നന്ദിയുണ്ടോ. ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെ ആയിരിക്കുന്നത് നന്നായിരിക്കുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് അവർ എങ്ങനെ കണ്ടുപിടിച്ചുവെന്ന് എനിക്കറിയില്ല. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നയിക്കലിനെ പിന്തുടരുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. അതൊരിക്കലും പരാജയപ്പെടാത്ത സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ മുറിയിലായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയമേറിയ ഒരു ശുശ്രൂഷകൻ, അവർ മൂന്ന് പേരായിരുന്നു, എന്റെ വളരെ നല്ല സുഹൃത്തുക്കളായ മൂന്ന് പേർ എന്നോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, അത് നന്നായിരിക്കും. അതിനാൽ ഞാൻ സ്വല്പം പ്രഭാതഭക്ഷണമേ കഴിച്ചിരുന്നുള്ളൂ, കാരണം അതിന്റെ ചിലവ് അവരാണ് വഹിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൂടാതെ ഒരു നല്ല അത്താഴവും ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു, ആരും വന്നില്ല. അപ്പോൾ അവിടെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോലീസ് ഓടുന്നുണ്ടായിരുന്നു. അതിനാൽ ആ സംഭവം കാണുന്നതിനായി ഞാൻ താഴേക്ക് പോയി. എനിക്ക് സഹോദരൻ ജാക്കിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ ഹോട്ടലുകാരൻ അദ്ദേഹത്തിന് തെറ്റായ നമ്പർ കൊടുക്കുകയും അദ്ദേഹം ഞാനില്ലാതിരുന്ന മറ്റേതോ മുറിയുടെ വാതിൽ തുടർച്ചയായി മണിയടിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മറ്റപ്പോഴെങ്കിലും ഒരവസരം അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി കൊടുക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തെയും സഹോദരൻ ട്രേസിയെയും സഹോദരൻ ബ്രൌണിനെയും ഇന്ന് രാത്രിയിൽ ഇവിടെ കാണുവാൻ കഴിയുന്നതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. അത് ഞങ്ങൾ അരിസോണയിലേക്ക് വീണ്ടും തിരികെ പോകണമെന്ന് തോന്നിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം മരുഭൂമിയിൽ കൂടി മറികടന്നത് എനിക്ക് ഓർക്കാൻ കഴിയും. എന്റെ പിന്നിലായിരുന്ന ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ചാണ് സഹോദരൻ ജാക്ക് തന്റെ ഷെവർലെറ്റ് കാറിന്റെ പിന്നിലിരുന്ന് സംസാരിച്ചിരുന്നത്. അത് സഹോദരൻ ബ്രൌണും അദ്ദേഹവും കൂടി യഥാർത്ഥ സൃഷ്ടി 6 ദിവസം കൊണ്ടാണോ അതോ 6 കോടി വർഷം കൊണ്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിഷയത്തെക്കുറിച്ച് തർക്കിച്ചിരുന്നത് അതൊരു നല്ല വിഷയമായിരുന്നു. അവർ അത്രയുമധികം വാദിച്ചിട്ട് അവർ കാറിൽ നിന്നിറങ്ങി കല്ലുപെറുക്കി മരത്തിന് പിന്നിലായി ഒളിച്ചിരുന്നുകൊണ്ട് അവർക്ക് കഴിയാവുന്നിടത്തോളം ആയത്തിൽ തമ്മിൽ കല്ലെടുത്തെറിയാൻ തുടങ്ങി. അവർക്കത് അവസാനിപ്പിക്കാൻ കഴിയാഞ്ഞിട്ട് എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള വഴിയിൽ കൂടി അവർ ഓടി. സഹോദരൻ ജാക്ക് ഒരു പൊക്കം കുറഞ്ഞ വ്യക്തിയും അത് എത്രയും കുറയ്ക്കാൻ കഴിയുമോ അത്രയുമായിട്ട് സഹോദരൻ യങ് നിങ്ങൾക്കറിയാമോ നീണ്ട കാലുകളുള്ളവനായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും അധികം ചിരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് സഹോദരൻ ജാക്ക് കാറിൽ കയറി തന്റെ കാലുറ ഊരിവെച്ചു. സഹോദരൻ ഷാണ്ട് ഞങ്ങൾക്കായി ഒരു സഞ്ചി നിറയെ ഓറഞ്ച് തന്നിരുന്നു. ഞങ്ങൾ ഷിറൂപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പകുതി കാലിയാക്കി. നിങ്ങൾക്കറിയാമോ, അതെല്ലാം ആ സുവർണ കാലങ്ങളായിരുന്നു. അതെ ശ്രീമാൻ, അതെല്ലാം സുവർണ കാലങ്ങളായിരുന്നു. ഇത് തമാശയും വിചിത്രമായും തോന്നിയേക്കാം, എന്നാൽ ഇത് സത്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് എന്തോ ഒന്നുണ്ടായിട്ട് നിങ്ങൾ പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ തൂങ്ങി നിൽക്കാൻ തുടങ്ങും. ആ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ചെറുപ്പകാലം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു. അത് ശരിയാണ്, അത് നമ്മുടെ ചെറുപ്പകാലമാകുന്നു. നാം പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചിത്രങ്ങളെപ്പോലെ തീരുന്നു. ആ കാലങ്ങൾ വിശുദ്ധവും നിർമ്മലവും സ്നേഹത്താൽ സഹോദരപ്രീതിയാലുള്ള കൂട്ടായ്മയുമുള്ളതായിരുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നാം ഒരിക്കലും വൃദ്ധരായിത്തീരാത്ത ഒരു ദേശത്തിലേക്ക് നാം പോകുന്നു എന്ന് നാം അറിയുന്നു. ആ മഹത്തായ ദേശം, അവിടെ നാം ഒരിക്കലും വൃദ്ധരാകുകയോ മരിക്കുകയോ ചെയ്യുകയില്ല. നമ്മുടെ വിലയേറിയ സഹോദരന്മാരിൽ ഒരാൾ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഇപ്പോൾ ആ ദേശത്തെ കടന്നുപോയിരിക്കുന്നു. കൂടാതെ ഞാൻ ഈ പ്രസംഗപീഠത്തിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ സഹോദരൻ ലയലിനെ കുറിച്ച് ഓർക്കാറുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ജൂഡി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കത് എങ്ങനെ അനുഭവപ്പെട്ടിരിക്കും എന്നോർത്ത് എന്റെ ഹൃദയം ഇടിച്ചിരുന്നു. ഇതാവ് മരിച്ചപ്പോൾ അതെപ്രകാരമായിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ നമുക്ക് കഷ്ടങ്ങളുടെ ഈ പാഠങ്ങളിൽ കൂടി കടന്നുപോയിട്ട് മാത്രമേ മറ്റുള്ളവർ അതെങ്ങനെ അനുഭവിക്കുന്നു എന്നറിയാൻ കഴിയുകയുള്ളൂ. എന്റെ ഒരു പഴയ സുവിശേഷ സുഹൃത്ത് അവിടെ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേരെടുക്കാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ രോഗികൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, ശരിയല്ലേ? ഗെർഹോൾസർ, അതെ. ഇതൊരു ജർമ്മൻ പേരായിട്ട് എനിക്കത് ശരിയായി ഉച്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരൻ ട്രേസി അദ്ദേഹത്തെ പുറത്തു വെച്ച് കണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നതിനാൽ ഞാൻ പറഞ്ഞു, ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ 6 മാസം തന്നെ പ്രായമായിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കാൻ പോകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളെ വളരെ സമയം താമസിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ അത് ചെയ്യാതിരിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നതാണ്. എന്റെ കഥ തീർത്തിട്ട് ഇന്ന് രാത്രിയിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ എന്ന വിഷയത്തെ എടുത്ത് പ്രസംഗിക്കാൻ ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതിന്റെ അവസ്ഥകൾ എങ്ങനെയാണെന്നും തിരുവെടുത്ത് പ്രകാരം ഞാനത് കണ്ടിരിക്കെ എടുക്കപ്പെടലിന് മുമ്പ് സഭ ഏതവസ്ഥയിലായിരിക്കണമെന്നും എന്തൊക്കെ സംഭവിക്കുമെന്നും എങ്ങനെ അതെല്ലാം സംഭവിക്കുമെന്നും എന്നുള്ള കാര്യങ്ങളാകുന്നു. നാം എല്ലാവരും മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വിശ്വസിക്കുന്നില്ലേ? നാം അത് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുക. ഞാൻ സന്ധ്യാഹാരം ഒരു മെക്സിക്കോക്കാരനായ സഹോദരനോടൊപ്പം കഴിച്ചിരുന്നു. ഞാൻ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ആരോ വന്നിട്ട് എനിക്കൊരു സാക്ഷ്യം നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, പള്ളിയുടെ മുറ്റത്ത് വെച്ച് അവിടെ ഒരു മനുഷ്യൻ ഏകദേശം 1 വർഷത്തിന് മുമ്പായിരുന്നു അദ്ദേഹം ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന പ്രാർത്ഥനയുടെ നിരയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സഹോദരൻ ജാക്കും സഹോദരനും ചെയ്തിരുന്നതുപോലെ ഇന്ന് രാത്രിയിലും ഒരു പ്രാർത്ഥനയുടെ നിര വെച്ചാൽ എന്താണെന്ന് ഓർക്കുകയായിരുന്നു. സഹോദരൻ യങ് ബ്രൌൺ എനിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കാർഡുകൾ നൽകിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വാസ്തവമായും സത്യസന്ധനായും ഒരിക്കലും കാർഡുകൾ വിൽക്കുകയോ എന്തെങ്കിലും തെറ്റായി ചെയ്യുകയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ശരിക്കും നേരായി ഇടപെട്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചിരുന്നവരെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ സഹോദരൻ യങ് എല്ലായ്പ്പോഴും തന്റെ ജോലിയിൽ നേരായും സത്യസന്ധതയുമുള്ളവനായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട് കാർഡുകൾ എടുക്കുകയും അവരെ നിരയിൽ കൂടി കൊണ്ടുവരികയും ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കലർപ്പില്ലാത്ത വിശ്വാസമുണ്ടായിരുന്ന ജനങ്ങൾ തങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ തന്നെ സുഖപ്പെട്ട് കഴിഞ്ഞിരുന്നു. അന്ന് 20 രോഗശാന്തി കിട്ടിയിരുന്നിടത്ത് ഇന്ന് നാം ഒന്നിലായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചനേരത്ത് ഈ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള കഥ നമ്മുടെ പക്കലെത്തിയിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെയായിരിക്കാം. അദ്ദേഹം എവിടെയോ വെച്ച് ഏകദേശം ഒരു വർഷം മുമ്പ് പ്രാർത്ഥനയുടെ നിരയിലായിരിക്കുകയും വിവേചനത്തിൽ കൂടെ അദ്ദേഹത്തിന് മംസ് ആയിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ മംസിന്റെ അസുഖം മാറിയ ശേഷം അയാൾക്ക് ഒരിക്കലും ഒരു പെൺകുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഡോക്ടർ പറയുകയും അദ്ദേഹം ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ആൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ കർത്താവിൽ നിന്നുള്ള ദർശനത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ പെൺകുഞ്ഞുണ്ടാകുവാൻ പോവുകയാണ്. അങ്ങനെ ഇന്ന് രാത്രിയിൽ അദ്ദേഹം ആ പെൺകുഞ്ഞുമായി ഇവിടെയായിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. ഞാൻ സംസാരിക്കുന്ന ഈ വ്യക്തി സദസ്സിലുണ്ടായിരിക്കാം, എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. പുറത്തുവച്ച് എന്നോട് ആരോ ഇത് പറഞ്ഞിരുന്നു, ഇതാ ആ ബാലിക ഇവിടെയായിരിക്കുന്നു, നമ്മുടെ മുമ്പിൽ തന്നെ. അത് നന്നായിരിക്കുന്നു, അത് വളരെ നന്നായിരിക്കുന്നു. എത്ര അഴകുള്ള ബാലികയാകുന്നു. ആ ബാലികയുടെ അടുക്കൽ എത്തുന്നതിന് എല്ലാവർക്കും അധികം ദൂരമില്ല. വളരെ അഴകുള്ള ഒരു ബാലികയാകുന്നു. അവരിവിടെ വന്ന് അവരുടെ സാക്ഷ്യം നൽകേണ്ടിയിരുന്നു. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മുടെ യോഗങ്ങളുള്ളപ്പോൾ അതിന് കഴിയും. നാളെ രാവിലെ ക്രിസ്തീയ വ്യവസായക്കാരുടെ പ്രഭാത ഭക്ഷണമാകുന്നു. നിങ്ങളത് അറിയിച്ചിരിക്കുന്നതായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദിവ്യരോഗശാന്തിയെക്കുറിച്ച് ഒരു ചെറിയ പാഠമെടുക്കാം. എത്ര പേർ അതിൽ വിശ്വസിക്കുന്നുണ്ട്? ഓ ദൈവമേ, നിങ്ങൾക്ക് ഇപ്രകാരം വിശ്വാസമുണ്ടായിരിക്കുമ്പോൾ അതൊരു മഹത്തായ രാത്രി തന്നെയായിരിക്കും. ജനങ്ങളുടെ വിശ്വാസം പോലെയാണ് അത് സംഭവിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു. ഞാനൊരു പെൻസിൽ എടുത്ത് കുറച്ച് പാഠങ്ങളും മറ്റും കുറിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ബില്ലി വാതിൽ മുട്ടിയിട്ട് ഡാഡി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ട് സ്വല്പനേരം കൂടി കാത്തിരിക്കുക. അവൻ പറഞ്ഞു, എന്നാൽ സഹോദരൻ ജാക്ക് ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ കടന്നു വരേണ്ടിയിരുന്നു. എന്റെ പക്കൽ പേപ്പർ ക്രിപ്പിളുകൾ ഇല്ലാഞ്ഞതിനാൽ ഞാൻ മീഡയുടെ ഒരു ജോണി പിൻ എടുത്ത് കുത്തുകയുണ്ടായി. അതേതോ തരത്തിൽപ്പെട്ട ഒരു പിന്നായിട്ട് അവർ അതിനെ ബോബി പിൻ എന്ന് വിളിച്ചിരുന്നു. അതെ, അത് തന്നെ ബോബി പിൻ. അതേതോ തരത്തിൽപ്പെട്ട ഒരു പിന്നാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അധികമായിട്ടൊന്നും അറിയില്ല. അത് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നതിനാൽ അതുകൊണ്ടൊരു പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കി എന്റെ പക്കലുള്ള കുറിപ്പുകളെ രാവിലത്തേക്കും മറ്റുമായി തമ്മിൽ വേർപെടുത്തുന്നതിന് ഞാനതെടുത്ത് ഉപയോഗിക്കുകയുണ്ടായി. നിങ്ങൾക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തിരുവെഴുത്തുകളും മറ്റും യാതൊരു പ്രയാസമില്ലാതെ ഓർക്കുവാൻ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരുവിധം കട്ടിയായിരിക്കുന്നു. സഹോദരൻ ജാക്ക്, നിങ്ങൾക്ക് ആ കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അത് ശരിയാണ്, അതെ. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ സഹോദരൻ ജാക്കിനോട് പറഞ്ഞിരുന്നു, സഹോദരൻ ജാക്ക്, നിങ്ങൾക്കറിയാമോ, എനിക്ക് ഇപ്രകാരം സംഭവിക്കുന്നതിനാൽ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ എനിക്ക് അതിനായി കാത്തിരിക്കേണ്ടി വരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അത്രയും ദൂരം എത്തിയിരിക്കുന്നു? ഞാൻ പറഞ്ഞു, അത്രയും ദൂരം അധികമായിരിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ആരെയോ ഫോണിൽ കൂടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ ഓർത്തു നിങ്ങൾ എന്നോട് കളി പറയുകയാണെന്ന്. എന്നാൽ സഹോദരൻ ജാക്ക്, അത് വളരെ സത്യമായ കാര്യമായി ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അതെ ശ്രീമാൻ, എപ്രകാരം നിങ്ങൾ മറന്നുപോകുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളെല്ലാം നേരായി ചെയ്യാം, കാരണം അവയെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് ന്യായവിധിയുടെ നാളിൽ വായിക്കപ്പെടും. ഇപ്പോൾ നാം ഒരു വലിയ കുടുംബം പോലെയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്റെ സന്ദേശത്തെ പ്രസംഗിച്ചപ്പോൾ അത് മറ്റു രാജ്യങ്ങളിലേക്ക് ബന്ധിക്കപ്പെട്ടിരുന്നതുപോലെ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നതിനായി ഞാൻ കരുതുന്നില്ല. ഇവിടെ ഒരുപക്ഷെ പ്രാദേശിക കൂട്ടം മാത്രമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ രാത്രിയിലെ നിങ്ങളുടെ ഉപചാരത്തെ ഞാൻ തീർച്ചയായും പ്രശംസിക്കുന്നു. സഹോദരൻ ജാക്കിൽ നിന്നും എന്തെങ്കിലും പ്രയോജനമെടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം എല്ലായ്പ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് പറഞ്ഞുകൊള്ളുക എന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ ഞാൻ പ്രസംഗപീഠത്തിലെത്തി ഒരു ചെറിയ ഉപദേശത്തെ നൽകിയുണ്ടായി. എന്നാൽ നമുക്കിവിടെ വിഭാഗീയ സഭക്കാരായ സഹോദരന്മാരും സന്നിഹിതരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ എപ്പോഴും സ്വപ്നം കാണാറില്ല, ഞാനൊരു സ്വപ്നക്കാരനല്ല. എന്നാൽ ഞാനൊരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ വിലങ്ങിൽ കിടക്കുന്നത് കണ്ടിരുന്നു. അവൻ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, അവർ ഭയങ്കരന്മാരായ ആളുകളാകുന്നു, നിനക്കവരുമായി യാതൊന്നും ചെയ്യാനില്ല. അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ വ്യക്തി ചങ്ങലയിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അതിനാൽ ഞാൻ അവനെ തനിയെ വിട്ടിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ പുറത്തിറങ്ങിയിട്ട് അവനൊരു നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ഈ വഴിയിലൂടെ നടന്നു ചെന്നപ്പോൾ ഒരു സഹോദരനെ കാണുകയുണ്ടായി. അത് കാലിഫോർണിയയിൽ താമസിക്കുന്ന എന്റെ ഒരു നല്ല സുഹൃത്തായ റോയ് ബോർഡേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുള്ളതായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പകുതി അടഞ്ഞിരുന്നു. ഒരു വലിയ ഒരുപക്ഷെ അർബുദമോ മറ്റെന്തോ അദ്ദേഹത്തിന്റെ കണ്ണുകളിലായിരുന്നു. ആരോ എന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വലിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു. ഞാൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ ബോർഡേഴ്സ്, കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിച്ചു കളയുക. അദ്ദേഹത്തിന് കഷ്ടിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഇതിനും കൂടുതലായി എനിക്കെന്തെങ്കിലും ഇതിനാവശ്യമായിരിക്കുന്നു. എനിക്കിത് പിടിയിരിക്കാൻ കഴിയുന്നില്ല. സഹോദരൻ ബ്രണഹാം, എനിക്കിത് പിടിയിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഓ സഹോദരൻ ബോർഡേഴ്സ്, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ആരോ എന്നെ പിന്നിലേക്ക് വലിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതൊരു മഹിള അവിടെ നിൽക്കുന്നതായിരുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ ഉന്തിക്കൊണ്ട് ജനങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരുന്നു. അവരുടെ പേര് ശ്രീമതി ഫെൻഡൺ എന്നായിരുന്നു. അവർ ഇപ്പോഴും ജെഫേഴ്സൺ വില്ലയിൽ താമസിക്കുകയും എനിക്കും ഭാര്യയ്ക്കും ഒരു വ്യക്തിപരമായ സുഹൃത്തുമാകുന്നു. അവർ പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കൂ, ഇതൊരു നരക വീടാകുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഈ ജനങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവർ നല്ല ജനങ്ങളാണ്. എന്നാൽ ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ ഉള്ളറ പോലെ അല്ലെങ്കിൽ വലിയ ഭിത്തി പോലെ ഒരു വലിയ ഗുഹയുടെ കീഴിലായി കണ്ടു. കൂടാതെ 8-10 ഇഞ്ച് കനമുള്ള കട്ടിയുള്ള കമ്പിയഴികൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുപോലെ കൈയും കാലും ഒടിഞ്ഞു പിരിഞ്ഞ മാതിരി തലയിട്ടിട്ട് ഇപ്രകാരം അടിച്ചിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഈ ജനങ്ങളെ വിടുവിക്കൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ കുഴപ്പത്തിലായിരിക്കുന്നു. അവൾ സ്വയം തന്നെ എനിക്കവരെ അറിയാം. അവർ ക്രിസ്തു സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയായ ബ്രദറൻ സഭയിലെ അംഗമായിരുന്നു. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. അങ്ങനെ ഞാൻ ചുറ്റുമായി നോക്കിക്കൊണ്ടിരുന്നു. എന്റെ ബലഹീനമായ ചെറിയ ശരീരവും ആ ബലമേറിയ കമ്പിയഴികളും പിന്നെ ബലഹീനരായ ജനങ്ങളും അവിടെ കിടന്നിരുന്നു. ഈ കമ്പിയഴികൾ അത്രയും അടുപ്പമുള്ളതായിരുന്നതിനാൽ അവരുടെ അടുക്കലെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവർ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെ പോലെ അവരുടെ തല ഇപ്രകാരം അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചില പ്രകാശം അവിടെ മിന്നുന്നതായി ഞാൻ കണ്ടു. ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ കർത്താവായ യേശു അവന് ചുറ്റുമായി മഴവെല്ലിന്റെ പ്രകാശവുമായി അവിടെ നിന്നിരുന്നു. അവൻ എന്റെ നേരെ തന്നെ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ആ ജനങ്ങളെ വിടുവിക്കുക. അതിനുശേഷം അവൻ മറഞ്ഞുപോയി. ഞാൻ ഓർത്തു, എനിക്ക് എങ്ങനെ അവരെ വിടുവിക്കാൻ കഴിയും? ആ കമ്പിയഴികളെ തറക്കാൻ ഉള്ളത്രയും ശക്തി എന്റെ കൈകളിലില്ല. അതിനാൽ ഞാൻ പറഞ്ഞു, നരകവീടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകുക. അപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെ പാറകൾ ഉരുണ്ടു വീഴാനും കമ്പിയഴികൾ വീഴാനും ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് മോചിതരായിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടാനും തുടങ്ങിയും അവർ എല്ലാവരും മോചിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട്, സഹോദരൻ റോയ് ബോർഡേഴ്സ്, നിങ്ങൾ എവിടെയാകുന്നു? നിങ്ങൾ എവിടെയാകുന്നു? ദൈവം തന്റെ ജനങ്ങളെ വിടുവിക്കുന്നു. നിങ്ങൾ എവിടെയാകുന്നു സഹോദരൻ ബോർഡേഴ്സ് എന്ന് ഞാൻ നിലവിളിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അതിശയിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, സഹോദരൻ ബോർഡേഴ്സ് വളരെ പേടിച്ചിരുന്നു. നിങ്ങൾക്ക് ആ പ്രവചനം അറിയില്ലേ? നിങ്ങളിൽ പലർക്കും അറിയാം പശ്ചിമ തീരത്തെക്കുറിച്ചുള്ള ടേപ്പുകൾ മാറ്റിവെടുക്കുക. അത് സംഭവിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന മനുഷ്യർ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വേട്ടയാത്രയിലായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഒരു സുവിശേഷകൻ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിരുന്നു. അതൊരു കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹം അവിടേക്ക് കടന്നു വന്നിട്ട് സ്വയം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം കറുത്ത കണ്ണടകൾ ധരിച്ചിരുന്നു. മലയുടെ മുകളിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഞാൻ മാത്യൂസ് ആകുന്നു. കാലിഫോർണിയയിൽ വെച്ചുള്ള നിങ്ങളുടെ ഒരു യോഗത്തിന് വേണ്ടിയുള്ള ശുപാർശയിൽ ഞാൻ സഹായിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ മാത്യൂസ്, നിങ്ങളെ അറിയാനിടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ 20 മനുഷ്യർ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളവിടെ ജാവലിന എന്ന പന്നി വേട്ടയാടുകയായിരുന്നു. മലയുടെ മുകളിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പേ ഞാൻ സഹോദരൻ ബാങ്ക്സ്വുഡിനോട് പറഞ്ഞു, എന്റെ സ്വന്തം സുഹൃത്തായ അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും അറിയും. ഞാൻ പറഞ്ഞു, സഹോദരൻ വുഡ്, ഞാനൊരു പാറ കഷ്ണം എടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് അത് താഴെ വന്ന് വീണപ്പോൾ പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു, എന്തോ ചില കാര്യം സംഭവിക്കാൻ പോകുന്നു. അദ്ദേഹം ചോദിച്ചു, അതെന്താകുന്നു? സഹോദരൻ ബ്രണഹാം, ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാണും എന്തോ സംഭവിക്കാൻ പോകുകയാണ്. അതൊരു മഹത്തായ അടയാളമായിരിക്കും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ താമസിച്ചുപോയിരുന്നു. അടുത്ത ദിവസം ഏകദേശം 10 മണിയോടെ ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറാകുകയായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ അവരുടേതായ ജാവലിന പന്നികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. സഹോദരൻ മക്നലിയെ നിങ്ങൾ എല്ലാവരും അറിയും. അവരെല്ലാം കൂടി അതിനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. സഹോദരൻ ബോർഡേഴ്സും ഞാനും, കൂടാതെ സഹോദരൻ റോയ് റോബർട്സണും. അദ്ദേഹം യുദ്ധത്തിൽ പരിക്കേറ്റ ഒരു സൈനിക വീരനായിരുന്നു. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട വിലയേറിയ എന്റെ സ്നേഹിതനായിരുന്നു. അങ്ങനെ അദ്ദേഹവും അവിടെ നിന്നിരുന്നു. ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ സഹോദരൻ മാത്യൂസ് എന്നോട് ചോദിച്ചു, സഹോദരൻ ബ്രണഹാം, നിങ്ങൾ വേട്ടയ്ക്ക് പോകുമ്പോഴെല്ലാം കർത്താവിന്റെ ദൂതൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഞാൻ പറഞ്ഞു, സഹോദരൻ മാത്യൂസ്, അതെ, അത് ശരിയാണ്. എന്നാൽ ഞാൻ സ്വല്പം വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ശരി സഹോദരൻ ബ്രണഹാം, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിനായി അർത്ഥമാക്കിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ശല്യം ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ ചുറ്റുമായി നോക്കിയപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം കറുത്ത കണ്ണടകൾ ധരിച്ചിരുന്നു. അരിസോണയിൽ സൂര്യവെളിച്ചം അത്രയധികം കൂടുതലായിരുന്നു. അങ്ങനെ ഞാനത് നോക്കിയപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി, ശ്രീമാൻ, ഞാൻ നിങ്ങളുടെ കണ്ണുകളെ കഴിഞ്ഞ 2 വർഷങ്ങളിലധികമായി പരിശോധിക്കുന്നു. നിങ്ങളുടെ കണ്ണിലുള്ള അലർജി മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെടാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കാഴ്ചയെ തിന്നുവാൻ തുടങ്ങിയിട്ട് അത് നിർത്തുന്നതിന് യാതൊരു വഴിയും എന്റെ പക്കലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളത് ചോദിച്ചതിന്റെ കാരണം നിങ്ങളുടെ കണ്ണിന്റെ കാരണത്താലാകുന്നു. നിങ്ങളുടെ കണ്ണ് മോശമായതിനാലാണ് നിങ്ങൾ ആ കണ്ണടകൾ ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡോക്ടർ അദ്ദേഹത്തെ ഞാനത് വിശദീകരിച്ച് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ആ അലർജി നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയെ തിന്നുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ആ കണ്ണ് നഷ്ടപ്പെടാൻ പോകുകയാണ്. കൂടാതെ അദ്ദേഹം കഴിഞ്ഞ 2 വർഷങ്ങളായി അദ്ദേഹം നിങ്ങളെ പരിശോധിക്കുകയും അദ്ദേഹത്തിന് അത് നിർത്താൻ കഴിയാതെയുമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബെൻഹാം, അത് സത്യമാകുന്നു. ഞാൻ തിരിഞ്ഞു ചുറ്റുമായി നോക്കിയപ്പോൾ അദ്ദേഹത്തെക്കാളും വളരെ പ്രായമേറിയ ഒരുവിധം ഇരുണ്ട നിറമുള്ള ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. അവർ ആർക്കൻസാസിലോ എവിടെയോ ഉള്ളവരായിരുന്നു. അവർ സ്വല്പം പാവാട ഉയർത്തിയിട്ട് അവരുടെ കാലുകൾ തന്റെ മകനെ കാണിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ സഹോദരൻ ബെൻഹാമിനെ കാണുകയാണെങ്കിൽ എന്റെ കാലിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണം. കൂടാതെ അവരുടെ കാൽവിരലുകൾക്കിടയായി നീണ്ട മുഴകൾ തൂങ്ങിക്കിടന്നിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മാതാവ് ഒരു നരച്ച മുടിയുള്ള സ്ത്രീയാകുന്നു. അവർ പാവാട സ്വല്പം ഉയർത്തിയിട്ട് കാലുകൾ കാണിച്ചുകൊണ്ട് എന്നെ കാണുകയാണെങ്കിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓ ദൈവമേ, കരുണ കാണിക്കണമേ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണടകളില്ലാതെ നിൽക്കുന്നത് ദർശനത്തിൽ കാണുകയും അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം നിങ്ങളുടെ കണ്ണുകൾ സൌഖ്യമാക്കിയും നിങ്ങളുടെ മാതാവിനെയും സൌഖ്യമാക്കിയിരിക്കുന്നു. ഏകദേശം ആ സമയത്ത് ഞാൻ തിരിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ സഹോദരൻ റോയ് ബോഡേഴ്സിനോട് പറഞ്ഞു, അല്ല, സഹോദരൻ റോയ് റോബർട്ട്സും. അദ്ദേഹത്തിന്റെ തോളിൽ എന്റെ കൈവച്ചുകൊണ്ട്, കാരണം അദ്ദേഹം വീരസേനാധിപതിയായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ റോയ്, പെട്ടെന്ന് എന്തിന്റെയെങ്കിലും അടിയിൽ ഒളിച്ചുകൊള്ളുക, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബെൻഹാം, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും സംസാരിക്കരുത്, പെട്ടെന്ന് എന്തിന്റെയെങ്കിലും അടിയിൽ ഒളിച്ചുകൊള്ളുക. ഞാൻ തിരിഞ്ഞ് അവിടെ ഒരു വശത്തായി കിടന്നിരുന്ന ഒരു മൺകോരി എടുത്ത് അവിടെ നിന്നും നടന്നു മാറി. കാരണം ഞാൻ എവിടെയായിരുന്നതോ അവിടെ അതെത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവിടെ നേരെ പിന്നിലായി ഒരു വലിയ മലയിടുക്കുണ്ടായിരുന്നു. അത് ഈ കെട്ടിടത്തെക്കാളും 8-10 മടങ്ങ് ഉയരമുള്ള ഒരു പെട്ടി മാതിരിയുള്ള മലയിടുക്കായിരുന്നു. അപ്പോൾ ആകാശത്ത് നിന്നും അഗ്നി ഇറങ്ങി വരുന്നതുപോലെ ഒരു ചുഴലിക്കാറ്റ് പോലെ അത് ഞാൻ നിന്നിരുന്ന സ്ഥലത്തിന് ഏതാനും അടിമുകളിലായി ഇറങ്ങി വന്നു. അത് ആ മലയുടെ മേലെയുണ്ടായിരുന്ന പാറകളെ കീറിമുറിച്ചും മരങ്ങളുടെ മേൽഭാഗം വെട്ടിമുറിച്ചും കൊണ്ട് ഏകദേശം 100 വാരയോളം ദൂരത്ത് പോയി. എല്ലാവരും വാഹനങ്ങളുടെയോ മറ്റെന്തിന്റെയെങ്കിലോ അടിയിലായി ഒളിക്കുന്നതിനുള്ള ശ്രമത്തിനായി ഓടിക്കൊണ്ടിരുന്നു. അത് വീണ്ടും തിരികെ വന്ന് ഈ വലിയ ഇടിമുഴക്കം മാതിരി മുഴങ്ങി നേരെ ആകാശത്തേക്ക് പോയിട്ട് വീണ്ടും ഇറങ്ങി വന്നു. അങ്ങനെ അത് 3 വട്ടം ചെയ്തു. അങ്ങനെ എല്ലാം തീർന്നപ്പോൾ അവരെല്ലാവരും വന്ന് എന്നോട് അതെന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു ന്യായവിധിയുടെ അടയാളമാകുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വലിയ ഭൂകമ്പം പശ്ചിമ ഭാഗത്ത് അടിക്കുവാൻ പോവുകയാണ്. അതവിടെ മാത്രം നിൽക്കിയില്ല, കാലിഫോർണിയയും ലോസ് ഏഞ്ചലസും മുങ്ങിപ്പോകും. അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് നേരെ സമുദ്രത്തിലേക്ക് വഴുതി വീഴും. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അലാസ്കയിൽ ഭൂകമ്പം അലാസ്കയെ കുലുക്കുകയുണ്ടായി. അതിനുശേഷം കാലിഫോർണിയയിലെ എന്റെ യോഗത്തിലെ അവസാനത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വഴിയിലെത്തുന്നതുവരെ യാതൊന്നും സംഭവിച്ചില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കാലിഫോർണിയയോട് പറഞ്ഞു. കപർദഹൂമേ, കപർദഹൂമേ, ദൂതന്മാരുടെ പേരിനാൽ വിളിക്കപ്പെടുന്ന നഗരമേ, അത് ലോസ് ഏഞ്ചലസ് ആകുന്നു. നീ സ്വർഗത്തോളം നിന്നെ ഉയർത്തിയിരിക്കുന്നു, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിന്നിൽ നടന്നിരുന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നോളം നിലനിൽക്കുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം വലിയ അലർച്ചയും കുലുക്കവുമായിരുന്നു. അതിനുശേഷം ഇതാ ഒരു ശാസ്ത്രീയ പത്രത്തിൽ ഇത് മൊത്തമായും തേനിച്ചുകൂടായിരിക്കുന്നു, അത് മുങ്ങിപ്പോകേണ്ടി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ അതറിഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, സാൾട്ടൻ കടൽ വരെ വെള്ളം വന്ന് അടിച്ചു വീശും. ലോസ് ഏഞ്ചലസ് ന്യായവിധിക്ക് വേണ്ടി മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് സംഭവിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരണം അത് സംഭവിക്കുമ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഞാനത് സ്വയമായി പറഞ്ഞതല്ല, അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള യാതൊരു കാര്യവും ഒരിക്കലും സംഭവിക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾക്കതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും. അത് ശരിയാണ്, എപ്പോൾ എനിക്കറിയില്ല. ഞാൻ പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചിട്ട് തിരികെ ചെന്ന് തിരുവെഴുത്തുകളെ തിരിഞ്ഞു നോക്കി. നിങ്ങൾക്കറിയാമോ, യേശു കപർദഹൂമിനെ കുറിച്ച് മിക്കവാറും അതേ വാക്കുകൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ സോദോമും ഗൊമറയും ചാവുകടലിനടിയിലായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഏകദേശം 100 വർഷത്തിനുശേഷം കപർദഹൂം കടലിലേക്ക് താണുപോകുകയും അങ്ങനെ അതിപ്പോൾ സമുദ്രത്തിനടിയിലായിരിക്കുകയും ചെയ്യുന്നു. സോദോമിനെ അതിന്റെ പാപങ്ങൾ നിമിത്തം സമുദ്രത്തിലേക്ക് താഴ്ത്തിയ അതേ ദൈവം, കപർദഹൂമിനെയും അതിന്റെ പാപങ്ങൾ നിമിത്തം സമുദ്രത്തിലേക്ക് താഴ്ത്തിയ അതേ ദൈവം, ദുഷ്ടതയുടെ നഗരമായ ലോസ് ഏഞ്ചലസിനെയും അതിന്റെ പാപങ്ങൾ നിമിത്തം സമുദ്രത്തിലാക്കി കളയും. സഹോദരൻ റോയ് ബോഡേഴ്സ് മരണത്തെ ഭയക്കുന്നു. അതെന്താണ് അർത്ഥമാക്കിയിരുന്നതെന്നോ എന്താണ് അർത്ഥമാക്കുന്നതെന്നോ എനിക്കറിയില്ല. എനിക്കതറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യഥാർത്ഥ ശ്രോതാക്കളോട് സാക്ഷീകരിക്കുന്നത് എത്ര നല്ല കാര്യമാകുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ അവിശ്വാസത്തെ സഹായിക്കണമേ. ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ അവസാനത്തേക്കുള്ള പാതയിലൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതേത് സമയത്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ മണവാട്ടിയുടെ രഹസ്യമായ എടുക്കപ്പെടലിൽ ഞങ്ങൾ അവനോടൊപ്പം മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. വളരെ പേർ കട്ടിലിലും കിടക്കകളിലുമായി സ്ത്രീകളും പുരുഷന്മാരും ശത്രുവിനാൽ ബന്ധിതരായി ഇവിടെ കിടക്കുന്നു. ഒരുപക്ഷെ അവിടെ ഇരിക്കുന്നവരായ ജനങ്ങളും, നീ അവരെ തൊടുന്നില്ലെങ്കിൽ അവർ ഹൃദയസ്തംഭനം പോലെ മരിച്ചേക്കാം. ഒരുപക്ഷെ അവരിൽ ചിലർ അർബുദ രോഗത്താൽ തിന്നപ്പെട്ടവരാകുന്നു. പിതാവേ, നീ സകല മനുഷ്യരുടെയും ഹൃദയങ്ങളെ അറിയുന്നു. ഇത് സത്യമാണോ അല്ലയോ എന്ന് നീ അറിയുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കാരണം നീ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതിനാലാണ്. നിന്റെ മഹത്തായ ശക്തി അനേക ജനങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു. എന്നാൽ കർത്താവെ, ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഞങ്ങൾ സാക്ഷികളാകുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ നീ എങ്ങനെയെങ്കിലും ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തെ പണിതിട്ടോ ഈ രോഗികളായും പീഡിതരായുമുള്ള ജനങ്ങളിൽ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതത്രയും സാധാരണമായിട്ട് ഞങ്ങൾ വചനത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിനിടയാക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവ് എന്റെ തെറ്റുകളെ എടുത്തിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് നേരാക്കുവാൻ ഇടയാക്കണമേ. അങ്ങനെ ഇത് വാസ്തവമായും വാസ്തവമായും ഒരു രാത്രിയായിട്ട് അവൻ സ്വയം ഇവിടെയുള്ള ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിലേക്ക് സ്വയം വാസമാക്കുന്നതിനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ രാത്രിയെ അതിനായി ഉദ്ദേശിച്ച് ഒരുക്കിയിരിക്കുന്നു. രക്ഷ പ്രാപിക്കാത്തവരെ മറ്റെല്ലാ കാര്യത്തിനും ഉപരിയായി തയ്യാറാക്കിയിട്ട് കരുണയുടെ വാതിൽ ഇപ്പോഴും തുറക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവർ തയ്യാറാകാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ തുടക്കത്തിനായി നാം തിരുവെഴുത്തിലേക്ക് തിരിക്കുവാൻ പോകുകയാണ്. ആരോ മേശയുടെ മേൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു, അതായത് ഇന്ന് രാത്രിയിൽ അവർ എനിക്ക് വേണ്ടി ഒരു വഴിപാട് എടുത്തിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുത്. എനിക്കത് തിരികെടുക്കാൻ കഴിയില്ല. ഒരു വട്ടം കാനഡയിലെ കാൽഗറിയിൽ വെച്ച് ഇതുപോലെ ഒരു വഴിപാടെടുത്തത് ഞാൻ ഓർക്കുന്നു. സഹോദരൻ ജാക്ക് എന്നോട് ഇത് പറയാൻ ശ്രമിച്ചിരുന്നു. എന്റെ ഭാര്യ പിന്നിലായി അവിടെ ഇരിപ്പുണ്ട്. അവൾക്കും കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പഴയ രണ്ടു മുറിയുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. തണുപ്പടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ പിടിക്കാതിരിക്കാൻ അവൾക്ക് വാതിൽ ഒരു കമ്പിളി കൊണ്ട് അടയ്ക്കേണ്ടി വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഈ രീതിയിൽ അവളോട് ചെയ്യുന്ന ഒരു ശരിയായ കാര്യമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. അങ്ങനെ അവർ വഴിപാടെടുക്കുകയും അത് എത്രായിരം ഡോളർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മറന്നുപോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ജാക്ക്, നിങ്ങൾ ഇത് തിരികെ എടുത്തോളുക. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? അങ്ങനെ ഞാൻ ആ സ്ഥലം വാങ്ങുകയും അതിവിടെ ആയിരിക്കുന്നു. അതുകൊണ്ട് അത് ദൈവത്തിന്റെ മഹത്വത്തിനും ആദരവിനും വേണ്ടിയാകുന്നു. ഞാനും ഭാര്യയും കൂടി രണ്ടു വർഷത്തോളം അത് ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ നിന്നുള്ള ഒരു ദാനമായി സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഓർത്തു, ഇത് ശരിയായ ഒരു കാര്യമായി തോന്നുന്നില്ല. ഞാൻ ഈ ലോകത്തിൽ യാതൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാതൊന്നും എടുത്തുകൊണ്ടുപോകുകയുമില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഞാനത് തിരിച്ച് ഓഹരി എഴുതി കൂടാരത്തിന് അവകാശമായി കൊടുത്തു. അതിനാൽ എന്റെ കാലശേഷവും ഇനിയൊരു നാളെയുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ദൈവദാസന് അപ്പോൾ അത് ഉപയോഗിക്കാം. അതുകൊണ്ട് സ്നേഹിതരെ, നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ യാക്കോബിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 21-ാം വാക്യം തൊട്ട് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറച്ചു സമയത്തേക്ക് ഒരു പാഠമയും അതിനുശേഷം കഴിയുന്നത്രയും വേഗം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയും ഈ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി നമുക്ക് കഴിയാവുന്നത്രയും ജനങ്ങളെ കൊണ്ടുവരാനും നോക്കാം. അതുമാത്രമല്ല, നമുക്ക് സഹോദരി അന്നാജിനെയും സഹോദരൻ ഡോണിനെയും കൂടി ഈ പ്രാർത്ഥനയിൽ ഓർക്കാം. എനിക്കവരെ മറക്കാൻ കഴിയില്ല. അവർ തായ്ലൻഡിലോ എവിടെയോ ആകുന്നു. അവിടെയാണോ? എവിടെയാണ്? ബാങ്കോക്കിലെ സുവിശേഷ പ്രചാരണ വേലയിലാകുന്നു. വളരെയധികം കാര്യങ്ങൾ പകൽ സമയത്ത് ജനങ്ങളോട് സൂചിപ്പിക്കുന്നതിനായി ഞാൻ വിചാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്കത് ഓർക്കാൻ കഴിയാതെ ആ പാഠത്തെക്കുറിച്ച് മാത്രം വായിക്കുന്നു. ഇപ്പോൾ യാക്കോബിന്റെ രണ്ടാം അധ്യായം, നാം അതിന്റെ രണ്ടാം അധ്യായം 21-ാം വാക്യം തൊട്ട് ഒരു ഭാഗം വായിക്കാൻ തുടങ്ങിയാണ്. രണ്ടാം അധ്യായത്തിന്റെ 21-ാം വാക്യം.
Was not Abraham our father justified?
നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നാം കാണുന്നുവല്ലോ.
And the scripture was fulfilled which saith, Abraham believed God and it was imputed unto him.
അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. ഇപ്പോൾ ഇന്ന് രാത്രിയിലെ എന്റെ വിഷയം നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം കയ്യിൽ തന്നെ പിടിച്ചുകൊള്ളുക. കാരണം എന്റെ പക്കൽ വളരെയധികം തിരുവെഴുത്തുകൾ കുറിച്ചെടുത്തത് ഇവിടെയുണ്ട്. നാം അധികം നേരം എടുക്കുന്നില്ലെങ്കിൽ അവയിൽ പലതും ഞാൻ സൂചിപ്പിക്കുന്നതാണ്. എന്റെ വിഷയം പ്രവൃത്തികൾ വിശ്വാസം വെളിവാക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഓർക്കുക, പ്രവൃത്തികൾ വിശ്വാസം വെളിവാക്കുന്നു. പ്രവർത്തികൾ വിശ്വാസം അതിന്മേൽ ഒരു പിടിയെടുത്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. നോക്കൂ, മനസ്സിലായോ? ഇപ്പോൾ നാം ഇത് തെരഞ്ഞെടുത്തതിന്റെ കാരണം ഇത് നമ്മെ മനസ്സിലാക്കുന്നതിന് സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു സൺഡേ സ്കൂൾ പാഠം പോലെ നാം ഇതിലേക്ക് കടക്കുന്നതാണ്. ഇവിടെ യാക്കോബ് തന്റെ അധ്യായനത്തിൽ ഉത്പത്തി 22:1-9 വരെ മനുഷ്യൻ അബ്രഹാമിൽ എന്താണ് കണ്ടതെന്നുള്ളതിനെ വെളിപ്പെടുത്തുന്നു. നമുക്ക് അതിനുള്ള തിരുവെഴുത്ത് ഞാൻ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കുന്നതിനായി പിന്നിലേക്ക് പോകാം. അത് ഉത്പത്തി 22:1-9 വരെയുള്ള വാക്യങ്ങളാകുന്നു. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. നോക്കൂ, അതേതാണെന്ന് പോലും അവനോട് പറഞ്ഞിരുന്നില്ല. ദൈവം കൽപ്പിക്കുമ്പോൾ നീ അതിനനുസരിച്ച് മുൻപോട്ട് പോയിക്കൊള്ളുക, മുമ്പോട്ട് തന്നെ പോകുക. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവന്റെ മനസ്സിൽ അവൻ തന്റെ മകനെ കൊല്ലുവാൻ പോകുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, കാരണം ദൈവം അപ്രകാരം അവനോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇവിടെയുള്ള തിരുവെഴുത്ത് നോക്കുക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞാനും ബാലനും. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്ത് ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകൂട്ടി എവിടെയെന്നവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. എന്തൊരു പ്രവൃത്തിയാകുന്നു! ഇപ്പോൾ യാക്കോബ് ഇവിടെ അബ്രഹാമിനെ അവന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കുന്നത് നാം കാണുന്നു. എന്നാൽ റോമർക്ക് എഴുതിയ പുസ്തകത്തിൽ പൌലോസ് അതിന്റെ 4 അധ്യായം 4:1-8 വരെയാകുന്നു. ഞാനത് മൊത്തമായി വായിക്കുന്നില്ല, എന്നാൽ അതിന്റെ ഒരു ഭാഗം മാത്രമായി വായിക്കുകയാണ്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, കഴിഞ്ഞ രാത്രിയിൽ നീതീകരിക്കപ്പെടുക എന്ന വാക്കിനെ കുറിച്ച് നാം സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമയായിട്ടത്രേ. ഇപ്പോൾ പൌലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവം അബ്രഹാമിൽ കണ്ടത് എന്താണോ അതാകുന്നു. ഇപ്പോൾ നാം അധികം വേദഭാഗങ്ങളിലേക്ക് മറിക്കാതെ വീണ്ടും ഉത്പത്തിയുടെ 15 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് പോകാം. അത് 15:6 തന്നെയെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് 5 തുടങ്ങാം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് അവൻ നീതിയായി കണക്കിട്ടു. ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളും വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. പൌലോസ് അബ്രഹാമിനെ ദൈവം അബ്രഹാമിൽ എന്ത് കണ്ടുവോ അതിനാൽ നീതീകരിച്ചു. എന്നാൽ യാക്കോബ് അബ്രഹാമിനെ മനുഷ്യൻ അബ്രഹാമിൽ എന്ത് കണ്ടുവോ അതിനാൽ നീതീകരിച്ചു. നോക്കൂ, ഇപ്പോൾ യാക്കോബ് പറഞ്ഞു അവനവന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു. പൗലോസ് പറഞ്ഞു, അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ നോക്കുക, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതാണ് ദൈവം അബ്രഹാമിൽ കണ്ടത്. അവനത് വിശ്വസിച്ചു, എന്നാൽ അവനത് നേരത്തെ തന്നെ നിവൃത്തിയായി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് മനുഷ്യൻ അവനിൽ കണ്ടത്. അതേ കാര്യം പോലെ അത് ഇന്ന് നമുക്കുമാകുന്നു. കാരണം നമ്മുടെ പ്രവൃത്തികൾ നമുക്കുള്ള വിശ്വാസം എന്താണോ അതിനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ നാം വിശ്വസിക്കുന്നത് എന്താണോ അതിന്മേൽ നാം പ്രവർത്തിക്കാൻ ഭയപ്പെടുന്നുവെങ്കിൽ പിന്നെ നാം അത് വിശ്വസിക്കുന്നില്ല എന്നാകുന്നു. നോക്കൂ, നിങ്ങൾക്കിത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അബ്രഹാമിന്റെ പ്രവൃത്തികൾ അവന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ വെളിപ്പെടുത്തി കാണിച്ചിരുന്നു. ഇപ്പോൾ ഓർക്കുക, അബ്രഹാമിന് 100 വയസ്സും സാറായിക്ക് 90 വയസ്സും പ്രായമായിരുന്നു. അവർ രണ്ടുപേരും വയസ്സ് ചെന്ന് വൃദ്ധരായവരും കുട്ടികൾ ജനിക്കേണ്ടതായ കാലം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞവരുമായിരുന്നു. കൂടാതെ അവർ യൗവനം മുതലേ ഭാര്യ ഭർത്താക്കരായി കുട്ടികളില്ലാതെ ഒരുമിച്ച് ജീവിച്ചു വന്നിരുന്നു. എന്നാൽ അവൻ 75 വയസ്സും സാറായിക്ക് 65 വയസ്സുമായിരിക്കെ ദൈവം അവനോട് നിനക്കൊരു മകനുണ്ടാകാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ വിശ്വസിച്ചിട്ട് ഇപ്പോൾ ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുകയും ചെയ്തു. നോക്കൂ, ഈ കാര്യമാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അവനിൽ കണ്ടതും മനുഷ്യൻ അവൻ എന്താണോ വിശ്വസിച്ചത് അത് വെളിപ്പെടുത്തിയപ്പോൾ അവനിൽ കണ്ടതും. ഇന്നും അതേ രാത്രിയിൽ അതേ കാര്യം തന്നെ അതേ രീതിയിൽ നമ്മോട് പ്രാവർത്തികമാകുന്നു. ഈ കാര്യം അവന് വെളിപ്പെട്ടിരുന്നു. നോക്കൂ, ഈ കാര്യം അവന് വെളിപ്പെട്ടിരിക്കുകയും അവൻ അപ്രകാരം അത് വിശ്വസിക്കുകയും അത് നേരത്തെ നിവൃത്തിയായി കഴിഞ്ഞ മാതിരി അതിനുമേൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്കത് ഇവിടെ നിർത്താം. ചിലപ്പോൾ നാം ഇത് തെറ്റിദ്ധരിച്ചേക്കാം. ജനങ്ങൾ ഒരു വികാരാവശ്യത്തിലായിട്ട് അതിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അതിവിടെ പ്രാവർത്തികമാകുകയില്ല. ഞാനിവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരൻ ഗെലോട്ട്സിനെ പോലെയാകുന്നു. ഞങ്ങൾ പ്രായം ചെന്നവരാണ്. കൂടാതെ ദീർഘകാലമായിട്ട് ഞങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകമൊട്ടക്ക് ജനങ്ങളുടെ നിരാശകൾ കാണുകയും കൂടാതെ എല്ലാ വശത്തു നിന്നും ഹാലലൂയ വിളികളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളിൽ കൂടെ ഞങ്ങൾ പലതും പഠിച്ചിരിക്കുന്നു. ഞങ്ങൾ കുട്ടികളായിരിക്കെ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയും അത് ഞാനും സഹോദരൻ ഗെഹോട്ട്സറും നീന്തൽ പഠിക്കാൻ തുടങ്ങിയതുപോലെയാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പുറത്തു പോവുക പതിവായിരുന്നു. സഹോദരൻ ജാക്കും കൂടാതെ എന്നോടൊപ്പം സഹോദരൻ ബ്രൗൺ രാത്രികൾ തോറും എന്നോടൊപ്പം വഴിയിൽ കൂടെ നടക്കുന്നതിനായി വരുമായിരുന്നു. അത് എന്റേതായ സാധാരണ അവസ്ഥയിൽ എന്നെ തന്നെ തിരികെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നതിനായിരുന്നു. കാരണം ഞാനവിടെ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്നുകൊണ്ട് വെള്ളം തെറിപ്പിക്കുന്നത് പോലെ നിന്നുകൊണ്ട് തുടർച്ചയായി ദർശനങ്ങൾ കണ്ടിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? സഹോദരൻ ബ്രൗൺ വരുന്നതുവരെ ഞാൻ അവിടെ നിന്നിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ ഓർക്കുന്നു, ഇത് ഞാൻ ഒരിക്കലും മറക്കിയില്ല, ഇത് സാൻജോസിലോ മറ്റെവിടെയോ വെച്ചായിരുന്നു. അദ്ദേഹം എന്നെ ഉണർത്താനായി വന്നു. ഞാൻ വളരെ ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയാണെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയാൻ തുടങ്ങി. അദ്ദേഹത്തോട് ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട്? നിങ്ങൾക്ക് പോകാൻ പറ്റുകയില്ല, അവിടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് പോകുന്നതിന് തയ്യാറാകുന്നതാണ്. ഞാൻ സ്വയം ബോധമില്ലാത്തതിനെ പോലെ മിക്കവാറുമായി കഴിഞ്ഞിരുന്നു. നോക്കൂ, അപ്പോൾ ഞാനൊരു ബാലനായിരുന്നു. അത് നിങ്ങൾ നീന്തു പഠിക്കുന്നത് പോലെയായിട്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുളത്തിന് മറികടന്നിട്ട് ഹാഹാ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ നീന്തു പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രയാസമില്ലാത്തത് അടിച്ചു നീന്തുന്നതാണ്. അത് നിങ്ങളെ അധികം ക്ഷീണിപ്പിക്കാറില്ല. നോക്കൂ, അതാകുന്നു ഇത്. നിങ്ങൾ അതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ട് നിങ്ങൾ സകല തിരിവുകളും നേരെയാക്കി അത് മെച്ചപ്പെടുത്തിയെടുക്കുന്നു. അതൊരു കേസിലും കൂടിയതാകുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു ബാലൻ ഇവിടെയുള്ള ഈ ഇടനാഴിയിലൂടെ നടക്കാൻ ശ്രമിച്ചിട്ട് അവനൊരു 12 വട്ടമെങ്കിലും വീണിട്ട് അവിടെ എത്തുന്നതിന് മുമ്പായി തളർന്നു പോകും. എന്നാൽ എങ്ങനെ നടക്കണമെന്ന് അറിയാവുന്ന ഏതൊരു വ്യക്തിയും ഒരു കായിക അഭ്യാസി തന്നെ ആ ഇടനാഴിയിലൂടെ നടന്നു ചെന്നിട്ട് അതിനെക്കുറിച്ച് യാതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അത് ചെയ്യും. എന്നാൽ അയാൾക്കും ഇതുപോലെ തന്നെ തുടങ്ങേണ്ടതായിരിക്കേണ്ടതുണ്ട്. അവൻ ഇപ്പോൾ അറിയാവുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ ദിവ്യ രോഗശാന്തിയെയും അതുപോലെയുള്ള കാര്യങ്ങളെയും പ്രസംഗിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾ അതിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അതേപ്പറ്റി പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോ തെറ്റായിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ എങ്ങനെ സ്വീകരിക്കണമെന്നും എന്താണത് വാസ്തവമായും അർത്ഥമാക്കുന്നതെന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നാം അത് സമ്മതിച്ചുകൊണ്ട് പറയും, ഈ വ്യക്തിക്ക് അത്രയും വേണ്ടത്ര വിശ്വാസമല്ല, ഈ മനുഷ്യൻ ഇന്ന ഇന്നതൊന്നും ചെയ്തിട്ടില്ല, അതിന് പിന്നിലായി അവിടെ എന്തോ ഒരു കാരണമുണ്ട്. ഒരു കാരണമുണ്ട്. ചിലപ്പോൾ അത് ഏറ്റുപറയാത്ത പാപമായിരിക്കാം. നിങ്ങൾക്കൊരു വ്യക്തിയുടെ മേൽ 1 ഗാലൻ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളുടെ തൊണ്ട അടയുന്നത് വരെ നിലവിളിക്കാൻ കഴിയും. അതാ പിശാചിനെ ഒരിക്കലും കുലുക്കുകയില്ല. ഇല്ല ശ്രീമാൻ, നിങ്ങൾക്കത് ഏറ്റുപറയേണ്ടതായിരിക്കുന്നു. വിവേചനത്തിൽ കൂടെ അതാണ് പറയുന്നത്, പോയി അത് നേരെയാക്കിക്കൊള്ളുക, അത് പുറത്തു കൊണ്ടുവരിക. എന്നാൽ അത് ചെയ്യുന്നതിന് അത്രയും താമസിച്ചു പോകുന്നു എന്നുള്ള കാര്യം കാണുക. അപ്പോൾ ബാക്കിയുള്ളവർ അക്ഷമരായിട്ട് പറയും, ഹാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുകയുണ്ടായില്ല. എന്നാൽ നമുക്കതിനൊരു വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദിവ്യരോഗശാന്തിയുടെ യഥാർത്ഥ അടിസ്ഥാനം എന്താകുന്നുവെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഒരു കൃപാവരത്തെ, അതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെയാണ്, ഒരു കൃപാവരം എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യ ലക്ഷ്യത്തെ അതിന്മേൽ അടിസ്ഥാനപ്പെടുത്താൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു മുഖ്യ കാര്യത്തെ ഒരു ചെറിയ കാര്യത്തിൽ വെക്കാൻ കഴിയുകയില്ല. ഒരു കൃപാവരം എന്നത് ചെറിയ കാര്യമാകുന്നു. ദൈവത്തിന്റെ ഏതൊരു കൃപാവരത്തെയും സാത്താൻ അനുകരിക്കാൻ കഴിയും. ശരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും അവൻ അതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ കഴിയും. നോക്കൂ, അത് ശരിയാകുന്നു. ആ കാരണത്താൽ നമുക്കിത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒച്ചവെക്കുന്നതിനെ കുറിച്ച് ചിലപ്പോൾ ഞാൻ പറയാതുപോലുള്ളതാണ്. ഞാൻ പിശാചുക്കൾ ഒച്ചവെക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിശാചുക്കളെ അന്യഭാഷ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അവനത് അനുകരിക്കുന്നു. അത് യഥാർത്ഥമല്ല, എന്നാൽ അത് അനുകരണമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, അവനതിനെ യഥാർത്ഥമായതുപോലെ തന്നെ ചെയ്തു കാണിക്കുന്നു. പലപ്പോഴും ജനങ്ങൾ അതിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കാതെ അതിനെ യഥാർത്ഥമായി പ്രഖ്യാപിക്കുന്നു, എന്നാൽ അത് യഥാർത്ഥമല്ല. ദൈവിക രോഗശാന്തിയെക്കുറിച്ചും അവർ അതേ കാര്യം തന്നെ ചെയ്യുന്നു. അവർ അതിനെ ഒരു തട്ടിപ്പോ അതുപോലെയുള്ള എന്തോ ആണെന്ന് വിചാരിക്കുന്നു. അതങ്ങനെയല്ല. ഇത് ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് സത്യമാണെന്നുള്ള ഒരു യഥാർത്ഥവും കലർപ്പില്ലാത്തതുമായ ഒരു വിശ്വാസമാകുന്നു. അത് നങ്കൂരമിടുന്നു. അത് നങ്കൂരമിട്ട് കഴിയുമ്പോൾ യാതൊന്നിനും അതിനെ ഇളക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കും. ആ കാരണത്താൽ ഈ വക തിരിവുകളെ മുറിച്ചു കളയേണ്ടതാകുന്നു. ഇപ്പോൾ വിശ്വാസം എന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപാടാകുന്നു. ഇപ്പോൾ വിശ്വാസം ഒരു വെളിപാടാകുന്നു. ഈ ഭാഗത്താണ് ഒരു നിമിഷം ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വെളിപാടാകുന്നു. അവൻ തന്റെ കൃപയാൽ നിങ്ങൾക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്ത യാതൊന്നുമല്ല. വിശ്വാസത്തിലേക്ക് നിങ്ങൾ സ്വയം തന്നെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിശ്വാസം തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് ദൈവകൃപയാൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. കൂടാതെ ദൈവം ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ കാരണത്താൽ വിശ്വാസം ഒരു വെളിപാടാകുന്നു. ദൈവത്തിന്റെ സഭ തന്നെയും പൂർണ്ണമായും വെളിപാടിൽ പണിതിരിക്കുന്നു. അധിക നാളുകളായിട്ടില്ല, ഒരു ബാപ്റ്റിസ്റ്റുകാരനായി സുവിശേഷകൻ എന്നോട് പറഞ്ഞു, എനിക്ക് വെളിപാടിനെ സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വേദപുസ്തകവും സ്വീകരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ ദൈവത്തിന്റെ വെളിപാടാകുന്നു. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാകുന്നു. ആ കാരണത്താൽ സഭ പൂർണ്ണമായും ദിവ്യ വെളിപാടിൽ പണിതിരിക്കുന്നു. യേശു പത്രോസിനോട് പറഞ്ഞതായി ഞാൻ കരുതുന്നു. അവൻ ചോദിച്ചു, മനുഷ്യപുത്രനെ എന്നെ മനുഷ്യർ ആരെന്ന് പറയുന്നു? അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയായിരുന്നു. അവരിൽ ചിലർ പറഞ്ഞു, നീ ഏലിയാവാകുന്നു, മോശയാകുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനാകുന്നു, നീ യിർമിയാവാകുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭ പറയുന്നത്, അവൻ പത്രോസിനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പ്രൊട്ടസ്റ്റന്റ് സഭ പറയുന്നത്, അവൻ സഭ അവന്റെ മേൽ തന്നെ പണിയുകയായിരുന്നു. ഇപ്പോൾ അവർക്കത് ശരിയായിരിക്കാം, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടു കൂട്ടരും തെറ്റാണ്. അതവൻ ആരായിരുന്നു എന്നുള്ള ആത്മീയ വെളിപാടിനാലാണ് പണിതിരിക്കുന്നത്. പത്രോസേ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ അവൻ ആരാകുന്നു എന്നുള്ള വെളിപാടിന്മേൽ, ആ വെളിപാടിന്മേലാകുന്നു. അവൻ വചനമാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെതിരായിരിക്കും എന്നത് കാണിക്കുന്നു. ഹാബേൽ വിശ്വാസത്താൽ വെളിപാടിനാൽ, ആ നാളുകളിൽ വേദപുസ്തകം എഴുതപ്പെട്ടിരുന്നില്ല. ഹാബേൽ വിശ്വാസത്താൽ കായിനേക്കാളും ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു. അവന് നീതിമാൻ എന്ന സാക്ഷ്യം ദൈവത്തിന് നിന്ന് ലഭിച്ചു. എങ്ങനെ? വിശ്വാസത്താൽ. എങ്ങനെ? വെളിപാടിനാൽ. വെളിപാടിനാൽ ഹാബേൽ ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു. എന്തുകൊണ്ടെന്നാൽ അത് നിലത്തെ ഫലങ്ങളായിരുന്നില്ല, എന്നാൽ അത് രക്തമായിരുന്നു എന്നവന് വെളിപ്പെട്ടിരുന്നു. ആ കാരണത്താൽ ചില ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുകയും ചിലർക്കത് വിശ്വസിക്കാൻ കഴിയാതെയും ചിലർ അത് വിശ്വസിക്കുന്നതായി നടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ഒരു സദസ്സിൽ അവർ പ്രാർത്ഥനയ്ക്കായുള്ള നിലയിൽ കൂടി വരുമ്പോൾ അവരിൽ ചിലർ, അവരെല്ലാം തന്നെ നല്ല ജനങ്ങളാണെന്ന് നമുക്ക് പറയാം, എന്നാൽ അവരിൽ ചിലർ വിശ്വസിക്കാൻ കഠിനമായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അവരെ തന്നെ സ്വയം ആ പ്രവൃത്തിയിലാക്കാൻ ശ്രമിക്കുന്നു. ചിലർക്ക് അതൊട്ടും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. മറ്റു ചിലർ വെറും കൃപയാൽ അത് ചെയ്തു കാണാം. അത് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ വ്യത്യാസം അതവിടെയാകുന്നു. നോക്കൂ, അതാണത് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ വെളിപാട്. കാരണം വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള വെളിപാടാകുന്നു. ഇതാദ്യം വെളിപ്പെടേണ്ടത് അത്യാവശ്യമാകുന്നു. യേശു ഇത് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല, അല്ലെങ്കിൽ പിതാവ് വെളിപ്പെടുത്താതെ എന്നാകുന്നു. നിങ്ങളത് വായിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് യാക്കോബ് അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ 6:44-46 വരെയാകുന്നു. അവൻ ആരായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അവൻ വെറും ഒരു സാധാരണപ്പെട്ട മനുഷ്യനായി മാത്രം അവർ വിചാരിച്ചിരുന്നു. ഇന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് പോലെ അവനെ വെറും ഒരു പ്രവാചകനായിട്ടോ മറ്റെന്തായോ അവർ വിചാരിച്ചിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു, അവനൊരു സാധാരണ മനുഷ്യനുമായിരുന്നു. എന്നാൽ അതിലും കൂടുതൽ എന്തോ അവനിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നതുപോലെ നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ രണ്ട് ജീവന്റെ പുസ്തകങ്ങൾ എന്നതിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്താക്കുഴപ്പമുണ്ടായിരുന്നിരിക്കാം. അത് ഒരേ പുസ്തകം തന്നെയാണ്. എന്നാൽ അതിൽ ഒന്ന് നിങ്ങളുടെ സ്വാഭാവിക ജനനവും മറ്റേത് നിങ്ങളുടെ ആത്മീയ ജനനവുമാകുന്നു. അതൊരു ഗോതമ്പ് ചെടിയുടെ തണ്ടിനെ പോലെ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ ജീവനുള്ള ഒരു വ്യക്തിയെ പോലെ എന്നോട് സംസാരിക്കുന്നു. എന്നാൽ ആ വ്യക്തിയുടെ തന്നെ ഇവിടെയുള്ള ഭാഗം നശിക്കേണ്ടതാകുന്നു. ആ പുസ്തകത്തിൽ നിന്നാണ് പേരെടുത്ത് കളയപ്പെടുന്നത്. എന്നാൽ നിത്യമായതിൽ നിന്ന്, മുൻനിർണയിക്കപ്പെട്ടതിൽ നിന്ന്, തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്ന് ആ പേര് ഒരിക്കലും എടുത്തു കളയാൻ കഴിയുകയില്ല. കാരണം അതെല്ലായ്പ്പോഴും അതിലുണ്ടായിരുന്നു. അതൊരിക്കലും എടുത്തു കളയപ്പെടാൻ കഴിയുകയില്ല. നിങ്ങളത് ആ പുസ്തകത്തിൽ കാണുമ്പോൾ അത് നിങ്ങളുടെ ചിന്താകുഴപ്പത്തെ എടുത്തു മാറ്റും. നിങ്ങൾ അപ്രകാരം അതിൽ അത് കാണുന്നതാണ്. കാരണം അതിന് ശരിയായ വ്യാകരണം നൽകിയ സഹോദരൻ വെയിൽ അതിനെക്കുറിച്ച് ഇന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയതായി ഞാൻ കരുതുന്നു. അപ്പോൾ അത് ശരി തന്നെ എന്ന് ഞാൻ പറയുകയുണ്ടായി. ബാപ്റ്റിസ്റ്റുകാർ രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങൾ തന്നെയാകുന്നു. മറ്റൊരു വിധത്തിൽ അത് രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങളല്ല. ഞാൻ രണ്ട് വ്യത്യസ്ത വ്യക്തിയാണ്. ഞാൻ ശരീരവും പ്രാണനും ആത്മാവുമായിട്ട് മൂന്ന് വ്യത്യസ്ത വ്യക്തികളാകുന്നു. എന്നാൽ ഞാൻ ഒരു വ്യക്തിയായിട്ട് എന്നെ ഒന്ന് മാത്രമാക്കുന്നു. യഥാർത്ഥത്തിൽ ജീവന്റെ പുസ്തകം ഒന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഗോതമ്പമണിയുടെ ജീവൻ തണ്ടിലൂടെ വന്ന്, പൂക്കുലയിൽ കൂടി വന്ന്, തോടിൽ കൂടെ വന്ന് ഗോതമ്പമണിയാകുന്നത് പോലെയാകണ്. ഈ കാര്യങ്ങളിൽ കൂടെ എല്ലാം അത് കടന്നുപോകുമ്പോൾ നിങ്ങൾ പറയും അതൊരു ഗോതമ്പാണ് അവിടെ കിടക്കുന്നത്. അത് ഗോതമ്പല്ല, തണ്ടാണ്. എന്നാൽ അത് ഒത്തുചേർന്ന് ഒരു ഗോതമ്പാകുന്നു. നോക്കൂ, അതൊരു ഗോതമ്പാകുന്നു. കാരണം അതെല്ലാം ഒരു തണ്ടാണ്. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നതായ ഗോതമ്പ് അതിന്റെ അവസാനം വരുന്ന വിത്തമണിയാകുന്നു. മറ്റുള്ളതെല്ലാം അതിന്റെ വാഹകരായിരുന്നു. അത് നശിച്ചിരിക്കണം. അതാണ് ആ ഒരു സ്ഥാനത്താണ് നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് എടുത്തു കളയപ്പെടാൻ കഴിയുന്നത് പോലെ കേട്ടാൽ തോന്നുന്നത്. എന്നാൽ മറ്റേ ഭാഗത്ത് നിങ്ങൾക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് അതങ്ങനെയാകുന്നു. ഇതെല്ലാം ആ മഹത്തായ വെളിപാടിലാകുന്നു. അത് ആ ഏഴ് മുദ്രകളുടെ സമയത്ത് വെളിപ്പെടുത്തപ്പെട്ടതാകുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? എപ്രകാരം ചിലർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല? യേശു പറഞ്ഞു, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അതാരെന്നും അല്ലെങ്കിൽ അതെങ്ങനെയെന്നും ദൈവത്തിന്റെ വെളിപാടിനാൽ വെളിപ്പെടുത്തി കൊടുക്കാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെ നാം ദൈവം യേശുവിൽ വെളിപ്പെട്ടിരിക്കുന്നത് വ്യക്തമായി കാണുന്നു. അത് കാണുന്നതിനായി മുൻനിർണയിക്കപ്പെട്ടവർ മാത്രം അത് കാണും. ഞാൻ വിട്ടുകളഞ്ഞതായ ഈ തിരുവെഴുത്ത് വായിക്കണമെന്നുള്ളത് തീർച്ചയാക്കിക്കൊള്ളുക. അത് വിശുദ്ധ യോഹന്നാൻ 6:44-46 വരെയാകുന്നു. ഞാനത് വിട്ടുകളഞ്ഞത് നമുക്ക് വേണ്ടത്രയും സമയം അത് വായിക്കാനുണ്ടായിരിക്കില്ല എന്ന് കരുതിയാണ്. കാരണം അവിടെയുള്ള ആ ക്ലോക്കിലെ സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അവരത് തിരിച്ചറിയും. മറ്റൊരു വ്യക്തിക്കും അത് കഴിയുകയില്ല. മറ്റൊരു മനുഷ്യനും അത് കഴിയില്ല. നിങ്ങൾ എത്ര നല്ലവരായാലും അതൊരു കാര്യമല്ല. അത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ആരാകുന്നുവെന്ന് നിങ്ങൾ കാണും. ഇപ്പോൾ ഇവിടെ മുൻനിർണയിക്കപ്പെട്ട പദ്ധതി വ്യക്തമായി ദൃശ്യമായിരിക്കുന്നു. മറ്റേതൊരു വിത്തിനെയും പോലെ ദൈവത്തിന്റെ വചനവും ഒരു വിത്തായിട്ട് അതിനും ഒരു ഭൂമി മുൻകൂട്ടി തയ്യാറായിരിക്കണം. നിങ്ങൾ വിത്ത് വിതച്ചുവെങ്കിൽ വെറുതെ അത് ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. പറവകൾ അത് പെറുക്കിയെടുക്കും. നിങ്ങൾ മുള്ളിലും ഞെരിഞ്ഞിലും എറിഞ്ഞാൽ അത് ഉടനെ തന്നെ അതിനെ ഞെരുക്കിക്കളയും. യേശു തന്റെ ഉപമയിൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ആദ്യം തയ്യാറാക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് ദൈവം തന്റെ പരമാധികാരമായ കൃപയിൽ ആദ്യം ഒരു ഹൃദയം തയ്യാറാക്കുന്നു. അവൻ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനെ നിങ്ങൾ ഈ കാലത്ത് സ്വീകരിക്കുന്നതിനായി ഒരു ഹൃദയത്തെ ആദ്യം തയ്യാറാക്കുന്നു. തന്റെ മുന്നറിവിനാൽ അവൻ നിങ്ങളെ മുന്നറിയുകയും നിത്യജീവനായി നിങ്ങളെ മുൻനിർണയിക്കുകയും ചെയ്യുന്നു. അവൻ നിങ്ങളെ അറിഞ്ഞിരുന്നു, അതിനാൽ അവൻ നിങ്ങളെ ഒരുക്കി. ആ കാരണത്താലാണ് നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം കാലിടറി നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാലുവച്ചിരിക്കുന്നത്. ഇത് ദൈവം നിങ്ങൾക്കായി മുൻനിയോഗിച്ചിരുന്ന സ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ നയിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഈ ഭൂമി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ അതിന് വളരാൻ കഴിയുകയില്ല. ആ കാരണത്താൽ വിശ്വാസത്തിന്റെ വിത്ത് നിങ്ങൾ വിശ്വാസത്തെ പ്രസംഗിക്കുമ്പോൾ, കർത്താവിന്റെ ഹൃദയ വിവേചനത്തെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ, കൂടാതെ വേദപുസ്തകത്തിലെ സകല കൃപാവരങ്ങളും പ്രവർത്തിച്ചു കാണുന്നു, ജനങ്ങൾ സ്വയം അതിനൊരർത്ഥമുണ്ടാക്കിയിട്ട് ഓ ഹാലലുയ്യ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു വരികയും പിന്നെ സ്വയം നിരാശപ്പെട്ടു പോവുകയും ചെയ്യുന്നു. നോക്കൂ, ആ ഭൂമി മുൻനിർണയിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു. അതിന്മേൽ അത് വന്ന് വീഴുമ്പോൾ നിങ്ങളതറിയും. അത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞ കഴുകന്റെ കുഞ്ഞിന്റെ കഥ പോലെയാണ്. തള്ളക്കഴുകന്റെ കരച്ചിൽ കേട്ടപ്പോൾ അവനത് അറിഞ്ഞിരുന്നു. ഇതും തള്ളക്കോഴിയുടെ കൊക്കലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നു. കാരണം അവൻ മുട്ടയിൽ നിന്നേ ഒരു കഴുകനായിരുന്നു. അവൻ അവിടെ വെച്ച് വിരിഞ്ഞു വന്ന ഒരു കഴുകക്കുഞ്ഞായിരുന്നില്ല, അവൻ എല്ലായ്പ്പോഴും ഒരു കഴുകക്കുഞ്ഞായിരുന്നു. ഒരു ക്രിസ്ത്യാനിയും എല്ലായ്പ്പോഴും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ കാരണത്താലാണ് വിവാഹമോചനം നിങ്ങളുടെ ആദ്യ മാതാപിതാക്കളായ ആദാമിന്റെയും ഹവായിയുടെയും കാരണത്താൽ നിങ്ങൾ ആ കെണിയിൽപ്പെട്ടിട്ട് നിങ്ങൾ വിവാഹമോചിതരാകുന്നതിന് കാരണമാക്കുന്നു. നിങ്ങൾ സ്വഭാവത്താൽ ഒരു പാപിയാകുന്നു, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നു, വെളിപാട് കേൾവിയാൽ വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ കാര്യമുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കുന്ന വ്യക്തി പറയും, ഹാ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല, അസംബന്ധമാകുന്നു, ഞാനിത് വിശ്വസിക്കുന്നില്ല, യാതൊന്നിലും വിശ്വസിക്കുന്നില്ല. അത് പെന്തിക്കോസ്ത് നാളിൽ അവർ ചെയ്തതുപോലെ അവർ അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണ്. അത് സംഭവിച്ചിരുന്നവരുടെ മേൽ അതൊരു മഹത്തായ കാര്യമായി അവർ അതിനെ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ദൈവം സ്വയം വ്യക്തികളുടെ മേലായി വെളിപ്പെടുത്തുകയായിരുന്നു. മറ്റുള്ളവർ പരിഹസിച്ചപ്പോൾ അവർ ആനന്ദിക്കുകയായിരുന്നു. അത് വ്യക്തിപരമായ ഒരു വെളിപാടായിട്ട് അത് വിശ്വാസമാകുന്നു. അത് വെളിപ്പെടുത്തിയ വിശ്വാസമായിരുന്നു. അത് വിശ്വാസമായിരുന്നില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഉണ്ടാകുക പോലുമില്ലായിരുന്നു. അത് വിശ്വാസമായിരുന്നു. വ്യക്തികൾക്ക് ഭൂമി ആദ്യം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ആ കാരണത്താൽ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ മുൻനിയമിച്ചും ഇരിക്കുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് റോമർ കെഴുതി ലേഖനം 8:28-34 വരെയും കൂടാതെ എഫേഷ്യൻസ് 1:1-5 വരെയുമാകുന്നു. നോക്കൂ, അവൻ മുന്നറിഞ്ഞവരെയെല്ലാം അവൻ വിളിച്ചു, അവൻ വിളിച്ചവരെയെല്ലാം അവൻ നീതീകരിച്ചു, അവൻ നീതീകരിച്ചവരെയെല്ലാം അവൻ മഹത്തീകരിച്ചു. അവിടെ യാതൊന്നും ക്രമരഹിതമായിട്ടില്ല. അവിടെ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ തിരുവഴുത്തിലേക്ക് നോക്കുക, അത് ദൈവത്തിന്റെ വചനം അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ ശരിക്കും കൃത്യമായി സംഭവിക്കുകയാണ്. ഇന്ന് സന്ദേശത്തെ ത്യജിക്കപ്പെട്ട് നാം കാണുന്നു. അവർ അത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയല്ലേ? തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ദൈവത്താൽ മുൻനിയോഗിക്കപ്പെട്ടതാകുന്നു. ഓ, ഇത് നിങ്ങളെ സന്തോഷമായി നടത്തണം, അതാണ് ഇന്ന് നമുക്കുള്ള കുഴപ്പം. പഴയകാലത്തെ ക്രിസ്ത്യാനികളിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സത്യവും യഥാർത്ഥവുമായ വെളിപാട് അവൻ ഇമ്മാനുവേലായി ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിച്ചപ്പോൾ അവർ പരിക്കരായ മനുഷ്യരായിരുന്നു. എന്നാൽ ഇന്ന് സഭാ സംഘടനകൾ അവരുടെ പുറത്ത് തട്ടിക്കൊണ്ട്, ഓ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർക്ക് യാതൊരു വെളിപാടുമില്ല. നിങ്ങൾ ഇവിടെ വരിക, നിങ്ങൾ അവരുടെ വെളിപാടിൽ ആശ്രയിച്ചിരിക്കുന്നു. ദൈവവചന പ്രകാരം അവരുടെ വെളിപാട് അനുസരിച്ചല്ലെങ്കിൽ പിന്നെ അത് തെറ്റാണ്. എന്റേതായാലും മറ്റാരുടേതായാലും അവിടെയാണ് ബലപരീക്ഷണം വരുന്നത്. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. ഏതൊരു വ്യക്തിനും അതിന്റെ ഭൂമി ഉണ്ടായിരിക്കണമെന്നുള്ളത് തീർച്ചയാണ്. ആ കാരണത്താൽ അവൻ മുന്നറിഞ്ഞതെല്ലാം നോക്കൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ മുന്നറിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, യേശു പിന്നെയും വിത്തുമണിയെക്കുറിച്ച് പറഞ്ഞു. ചിലത് പാറമേൽ വീണു, മറ്റു ചിലത് മണ്ണിൽ വീണു. നോക്കൂ, അവിടെ മുള്ളും ഞെരിഞ്ഞിലും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അതിന് വളരാൻ കഴിഞ്ഞില്ല. മറ്റുള്ളത് നല്ല നിലത്ത് വീണു, നല്ല നിലത്ത്, നല്ല മണ്ണിൽ, അത് നേരത്തെ തയ്യാറാക്കപ്പെട്ട മണ്ണിലായിരുന്നു. ഇവിടെയുള്ള സകല മനുഷ്യരുടെ ഇടയിൽ അവനൊരു കോഴിക്കുഞ്ഞു പോലെയാണ്. അവൻ അവരുടെ ഇടയിലെല്ലാം തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഇവിടെ തിരിഞ്ഞു നോക്കുകയും അവിടെ തിരഞ്ഞു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് ആകാശത്തു നിന്നൊരു കരച്ചിൽ വരുന്നു. അവൻ ഉടനെ തന്നെ അത് തിരിച്ചറിയുകയും അത് ദൈവത്തിന്റെ വചനമാകുന്നു. നോക്കൂ, അവൻ അത് അറിയുന്നു. കാരണം അവന്റെ ഹൃദയത്തിനുള്ളിൽ എന്തോ അത് അവനോട് പറഞ്ഞിരിക്കുകയും അതിനെക്കുറിച്ച് അവന് വെളിപ്പെടുത്തിയുമിരിക്കുന്നു. ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഒരു കന്യക ഗർഭവതിയാകും. എന്തൊരു വിചിത്രമായ പ്രസ്താവനയാകുന്നു! എപ്രകാരം ഒരു മനുഷ്യന് അവന്റെ ശരിയായ ബോധത്തിൽ അത് പറയാൻ കഴിയും? ഒരു കന്യക ഇതുവരെയും ഒരിക്കലും ഗർഭവതിയായിട്ടില്ല. ഒരു കന്യക ഗർഭവതിയാകും. ഇപ്പോൾ അത് പറയുന്നതിനെക്കുറിച്ച് അവൻ വിഷമിച്ചിരുന്നില്ല. അവനത് അപ്രകാരം തന്നെ പറഞ്ഞു. അവൾ അതെങ്ങനെ ചെയ്യാൻ പോകുന്നു, അത് നോക്കുന്നത് അവന്റെ ജോലിയല്ലായിരുന്നു. ദൈവം എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് അവൻ പറഞ്ഞത് പറയുക മാത്രം അവന്റെ ജോലിയായിരുന്നു. ദൈവം അത് അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ദർശനം കാണിച്ചു കൊടുക്കുകയും അത് വെളിപ്പെടുത്തുകയും അത് ശരിയായ കാര്യമായിരുന്നു. അതേ ദൈവം തന്നെയാണ് എന്നോട് ഒരു പെൺകുട്ടി ജനിക്കയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന ആ മനുഷ്യന് ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞത്. മറ്റുള്ള കാര്യം പോലെ തന്നെ അത് സംഭവിക്കാൻ പറ്റുകയില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കേൾവിക്കത്ര വിചിത്രമായ കാര്യമാകുന്നു. എന്നാൽ അത് സംഭവിക്കാൻ പോകുകയാണെന്ന് ദൈവം പറയുമ്പോൾ അത് എപ്രകാരമുള്ള വചനമാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കും. ഓർക്കുക, പ്രവാചകൻ അവിടെ നിൽക്കുകയും അവന്റെ വചനം മുൻപോട്ട് പോവുകയും ചെയ്തു. അത് ദൈവം ഉത്പത്തിയുടെ 1-ാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, ഇതുണ്ടാകട്ടെ, അതുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതുപോലെയാണ്. മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുകയും ആണും പെണ്ണുമായി ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിക്കുകയും അതുവരെ ഭൂമിയിൽ മറ്റ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാം ഉത്പത്തിയുടെ 2-ാം അധ്യായത്തിൽ ഇവിടെ മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ നിർമ്മിച്ചതായി കാണുന്നു. മറ്റുള്ളവയെല്ലാം സൃഷ്ടിച്ചതിനു ശേഷം മണ്ണിൽ വേല ചെയ്യുന്നതിന് ഒരു മനുഷ്യനുമില്ലായിരുന്നു. എന്തായിരുന്നു അത്? ഇതവന്റെ വചനമായിരുന്നു, അവനത് കൽപ്പിക്കുകയായിരുന്നു. അവനത് കൽപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അതിനുശേഷം 800 വർഷക്കാലം യാതൊരു വെളിച്ചവും ഉണ്ടായിരുന്നില്ലേക്കാം. എന്നാൽ അവനത് കൽപ്പിച്ച് അരുളി കഴിഞ്ഞിരിക്കുന്നു. അവനത് പറഞ്ഞിരിക്കുന്നിടത്തോളം ഒരു പനമരമുണ്ടാകട്ടെ, ഒരു ഓക്കുമരമുണ്ടാകട്ടെ, ഇതവിടെ ഉണ്ടാകട്ടെ, ആ വിത്തുകൾ വെള്ളത്തിനടിയിൽ രൂപം കൊള്ളുകയായിരുന്നു, അത് ശരിയാകുന്നു. അങ്ങനെ അതിന്റെ കാലത്തിൽ, അതിന്റെ സമയത്ത്, അതിന്റേതായ കാലത്ത് അത് അതിനെ പുറത്തു കൊണ്ടുവന്നു. അതിനെ പരാജയപ്പെടാൻ കഴിയുകയില്ല. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അത് വെളിവാക്കപ്പെട്ടതാകുന്നു. ഇപ്പോൾ ഒരു ദിവസം ദൈവം മനുഷ്യരോട് മുഖാമുഖം സംസാരിച്ചു. എന്നാൽ മോശയുടെ കാലത്ത് അഗ്നി വീഴുമ്പോൾ ജനങ്ങൾ പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ, മോശ ഞങ്ങളോട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും. ആ കാരണത്താൽ ദൈവം പറഞ്ഞു, ഞാൻ ഇനിമേൽ അവരോട് നേരിട്ട് സംസാരിക്കയില്ല, അവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ രീതി എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ ഒരു പ്രവാചകൻ നിൽക്കുന്നു. അവൻ പ്രേരണയ്ക്ക് കീഴിലായിരിക്കുന്നു. അവൻ തന്റെ സ്വന്തം ബുദ്ധിയെ കുറിച്ച് യാതൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. ഞാനിത് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ എന്നെ ഒരു ഭ്രാന്തനെന്ന് ചിന്തിച്ചേക്കും. നോക്കൂ, അത് അവന്റെ സ്വന്തം ബുദ്ധിയാകുന്നു. അവിടെ അവൻ പിശാചിന് ചെവി കൊടുക്കുകയാണ്. അത് ശരിക്കും ഹൗവ ചെയ്തതുപോലെ തന്നെയാകുന്നു. നിങ്ങൾ ജീവിക്കുകയില്ല, നിങ്ങൾ സുഖപ്പെടുകയില്ല എന്നും നിങ്ങൾക്ക് ഇതും അതും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർ നിങ്ങളോട് പറയുന്നിടത്തോളം, നിങ്ങൾ അത് കേൾക്കുന്നിടത്തോളവും, ആ വിത്ത് ഒരിക്കലും ആ തരത്തിൽപ്പെട്ട ഒരു മണ്ണിൽ വീണ് യാതൊരു ഗുണവും ചെയ്യുകയില്ല, അതിന് കഴിയില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ഈ വക സംഗതികളെയെല്ലാം വലിച്ചു മാറ്റിക്കളഞ്ഞിട്ട് ആ വിത്ത് ആ തടമെടുത്ത നിലത്ത് വീഴുമ്പോൾ യാതൊന്നിനും അതിനെ വലിച്ചു മാറ്റാൻ കഴിയുകയില്ല. ഇപ്പോൾ അത് എത്ര നീണ്ട കാലമെടുക്കും എന്നുള്ളത് ഒരു കാര്യമല്ല, എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ പറഞ്ഞു, ഒരു കന്യക ഗർഭവതിയാകും. നിങ്ങൾക്കറിയാമോ, അത് സംഭവിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പാണ് അത് പറഞ്ഞിരുന്നത്. ദൈവം ആ സ്ത്രീയെ, അവൾ ആരാണെന്നും അവളുടെ പേരെന്താകുന്നുവെന്നും ആ വിത്ത് എവിടെ ചെന്ന് വീഴുമെന്നും ദൈവം മുന്നറിഞ്ഞിരുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും അവനത് അറിഞ്ഞിരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഈ മഹത്തായ അത്ഭുതം കടന്നുവന്നു. ദൈവം അത് അറിഞ്ഞിരിക്കുകയും തന്റെ വിശ്വസ്തനായ പ്രവാചകനത് വെളിപ്പെടുത്തുകയും വചനം കൽപ്പിക്കുകയും ചെയ്തു. അതെന്താകുന്നുവെന്ന് അവന് ചിന്തിക്കുന്നതിന് പോലും മുമ്പ് അവനത് പറഞ്ഞു. അവനത് യുക്തിവാദം ചെയ്യുന്നതിന് ഒരിക്കലും ശ്രമിച്ചില്ല. നിങ്ങളത് യുക്തിവാദം ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ സ്ത്രീയോ ഈ പുരുഷനോ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും യുക്തിവാദം ചെയ്യാൻ പറയുകയാണ്, ഞാൻ ഈ കാലമെല്ലാം മുടന്തനായിരിക്കുന്നു, യാതൊരു സാധ്യതയുമില്ല എന്ന് ഡോക്ടർ പറയുന്നു, എങ്കിൽ എന്തായിരിക്കും? കൊള്ളാം എങ്കിൽ അവൻ അറിയാവുന്നിടത്തോളം അത് സത്യമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഈ കളകളെ എന്തിനെങ്കിലും പിഴുതെറിയുവാൻ കഴിഞ്ഞാൽ ദൈവം തന്റെ കൃപയാൽ, ഒരു പ്രാസംഗികനാലല്ല, മറ്റാരാലും തന്നെയല്ല, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വെളിപാട് നൽകിയിട്ട്, അതായത് ഞാൻ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ് എങ്കിൽ യാതൊന്നിനും നിങ്ങളെ അവിടെ പിടിച്ചിരുത്താൻ കഴിയില്ല, യാതൊന്നിനും നിങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയില്ല, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ അത് സംഭവിക്കുന്നതുവരെ ഡോക്ടർ എന്താണോ പറഞ്ഞത് ആ നിലയിൽ തന്നെ നിങ്ങളായിരിക്കും. ഇത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ കൃപയാണ് അത് വെളിപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സംഭവിക്കാനിരുന്ന സ്ത്രീ ആരായിരുന്നുവെന്ന് ദൈവം അറിഞ്ഞിരുന്നു. യെശയ്യാവിനെ ശ്രദ്ധിക്കുക, അവിടെ യാതൊരു ചോദ്യവുമില്ലായിരുന്നു. യെശയ്യാവ് ഒരിക്കലും പറഞ്ഞില്ല, ഒരു നിമിഷം നിൽക്കൂ കർത്താവേ, ഒരു നിമിഷം നിൽക്കുക, നീ എന്നോട് പറഞ്ഞത് എന്താകുന്നു, ഒരു കന്യക ഗർഭവതിയാകുമെന്നോ? ഇപ്പോൾ പിതാവേ, അങ്ങനെ ഒരു കാര്യം തന്നെ ഇന്നുവരെ നടന്നിട്ടില്ല. എന്നാൽ അവരൊരിക്കലും മടിക്കാതെ ഒരു കന്യക ഗർഭവതിയാകും എന്നറിയി ചെയ്തു. ശരിയാണ്. മറിയത്തെ ശ്രദ്ധിക്കുക, ഇപ്പോൾ കർത്താവെ ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ, ഇത് അസാധ്യമാകുന്നു, ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഓ ഇല്ല, ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് എനിക്ക് ഈ കുഞ്ഞുണ്ടാകാൻ പോകുന്നത്? ഞാനൊരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് സംഭവിക്കാൻ സാധ്യമല്ല. ഹാ ദൂത, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, എനിക്കൊരു മിഥ്യാദർശനം ഉണ്ടായതാണ്. നിനക്കറിയാമോ എന്റെ സഭ പറയുന്നത് ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. ഇല്ല, അപ്രകാരം ഒരു ഭൂമിയിൽ അതൊരിക്കലും വീഴുകയില്ല. മറിയം ഒരിക്കലും അത് ചോദ്യം ചെയ്തില്ല. അവൾ പറഞ്ഞു, എങ്ങനെയാണത്? ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അങ്ങനെയാണത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവേ ഇതാ നിന്റെ ദാസി. യാതൊരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. യെശയ്യാവിനെ ശ്രദ്ധിക്കുക, ദൈവം തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വിചാരത്തെ ഒരു വെളിപാടിനാൽ യെശയ്യാവിന്റെ ഹൃദയത്തിൽ ഉൽപാദിപ്പിച്ചപ്പോൾ അത് ശരിയായ നിലത്ത് വീണു. അതൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ മറ്റേതൊരു മനുഷ്യന്റെയും ബുദ്ധിയെ കാര്യമാക്കിയില്ല. അവൻ മറ്റാരുടെയും പരിജ്ഞാനത്തെ കാര്യമാക്കിയില്ല. അവൻ മറ്റേതൊരു മനുഷ്യനെയും കാര്യമാക്കിയില്ല. അവൻ ദൈവത്തിന്റെ സമ്പർക്കത്തിനുള്ള സമർപ്പിക്കപ്പെട്ട വഴിയായിരുന്നു. അങ്ങനെ ദൈവം അവനോട് സംസാരിക്കുകയും അവൻ സംസാരിക്കുകയും ചെയ്തു. അത്രമാത്രം. അത് ദോഷം ചെയ്താലും ഇല്ലെങ്കിലും, അത് കേൾവിക്ക് ഭ്രാന്തായി തോന്നിയാലും ഭ്രാന്തായി തോന്നിയില്ലെങ്കിലും, അത് അവന് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയിരുന്നില്ല. അത് ദൈവമായിരുന്നു, മനുഷ്യനല്ലായിരുന്നു. അങ്ങനെ വചനം മുമ്പോട്ട് പോയപ്പോൾ അതൊരു വിത്തായിട്ട് അതിനെ എവിടെയെങ്കിലും വീഴേണ്ടത് ആവശ്യമായിരുന്നു. ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആ വിത്ത് വീഴുന്നതിനു വേണ്ടി ഒരു ഗർഭമുണ്ടായിരിക്കേണ്ടതാകുന്നു. അതവൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധിക്കും. നിങ്ങൾ സംശയിക്കാതെ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. നോക്കൂ, എവിടെയെങ്കിലും അത് ശരിയാകേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, യെശയ്യാവ് ഇവിടെ അത് സംസാരിച്ച് നാം കാണുന്നു. കന്യക മറിയം ഉടൻ തന്നെ ആ നിലമുഴുത് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൾ ഒരു കന്യകയായിരുന്നു. അവൾ ആരുടെയും പിന്നാലെ ഓടി നടന്നിരുന്നില്ല. ഭൂമി തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നറിവിനാൽ മുൻ നിയമിച്ചിരുന്നു. അവൾ ഒരു കന്യകയായിരിക്കുമെന്ന് പോലും പറഞ്ഞിരുന്നു. അവളുടെ പേരെന്തായിരുന്നുവെന്ന് തന്നെയും ദൈവം അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു. അവളുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിലായിരുന്നു. അതിനുശേഷം അത് ന്യായീകരിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യൻ അതിന്റെ വെളിപ്പെടുത്തൽ പ്രവൃത്തിയാൽ കണ്ടിട്ട് അത് നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞതായിരുന്നു. നാം പിന്നിലേക്ക് നോക്കിയിട്ട് പറയും, തീർച്ചയായും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് സംഭവിച്ചതിന്റെ പ്രവൃത്തികൾ നാം കാണുന്നു. നോഹയുടെ പ്രവൃത്തികൾ, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള അവന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തിയിരുന്നു. ദൈവം നോഹയെ കണ്ടുമുട്ടിയിട്ട് അവനോട് പറഞ്ഞു, നോഹെ, മഴ പെയ്യാൻ പോവുകയാണ്, ഞാൻ ജലപ്രളയം കൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതുവരെയും ഒരിക്കലും മഴ പെയ്തിരുന്നില്ല, അത് അസാധ്യമായ കാര്യമാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന അളവുകൾക്കനുസരിച്ച് നീ ഒരു പെട്ടകം തയ്യാറാക്കുക. അവനൊരു മരപ്പണിക്കാരനായിരിക്കെ അവൻ ജോലിയിൽ കയറുകയും തന്റെ അളവുകോലെടുത്ത് പലകൾ മുറിക്കുകയും ഖദിരമരത്തിന്റെ തടി കൊണ്ട് അത് ഉറപ്പിക്കാൻ തുടങ്ങിയും ദൈവം കൽപ്പിച്ചതുപോലെ അതിന്മേൽ കീല് തേക്കാൻ തുടങ്ങി. ആ മനുഷ്യനെക്കുറിച്ച് മനുഷ്യർ എന്ത് വിചാരിച്ചു കാണുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ഭ്രാന്തനാണ്. കാരണം ആകാശത്തിൽ വെള്ളമില്ലാതിരിക്കെ അവൻ ആകാശത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിന് പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ നോക്കൂ, നോഹ ഒരിക്കലും അതൊന്നും ചിന്തിച്ചിരുന്നില്ല. അവന്റെ പ്രവൃത്തികൾ, അവന്റെ വിശ്വാസം എന്തായിരുന്നുവെന്നും എന്ത് സംഭവിക്കുമെന്നും ദൈവം കൽപ്പിച്ചിരുന്നതായ കാര്യത്തിലുമായിട്ട് അത് വെളിപ്പെടുത്തുകയായിരുന്നു. ആ കാരണത്താലാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി സ്വയം അവനെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ജനങ്ങൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും അത് കാര്യമാക്കാതെ ദൈവത്തിന്റെ വചനത്തിനായി വേർതിരിക്കുന്നത്. അവൻ വേർപെട്ടിരിക്കുന്നു. കാരണം അവനത് വെറുതെ പറയുന്നത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അധിക സമയത്തിനുള്ളിൽ തന്നെ അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അവൻ പിന്മാറി ഈ രീതിയിൽ വഴുതി പോകുകയും ഇതിലോ അതിലോ ചെന്ന് ചേരുകയും ചെയ്യും. അവൻ എന്താണെന്ന് അവൻ കാണിക്കും. എന്നാൽ അവൻ യഥാർത്ഥനാണെങ്കിൽ, ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിന്റേതായ ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾ ആ മനുഷ്യനെ ആ മഹത്തായ നാഴികയ്ക്കായി ഒരുക്കുന്നത് നിങ്ങൾ കാണും. നോക്കൂ, അപ്രകാരമാണ് നോഹ ചെയ്തത്. മോശ തന്റെ കയ്യിൽ ഒരു വടിയും മാത്രമായിട്ട് ഫറവോന്റെ അടുക്കൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകാനായി വന്നു. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ, മോശ മിസ്രൈമ്യരുടെ സകല പരിജ്ഞാനവും നേടിയിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അവൻ മിടുക്കനായിരുന്നു. അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ അവന് പഠിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ ജ്ഞാനമെല്ലാം അവൻ പഠിച്ചിരുന്നു. അവന് വിദ്യാഭ്യാസത്തിൽ അവൻ ആശ്രയിക്കേണ്ടിയിരുന്നില്ല. ഈ വിദ്യാഭ്യാസമെല്ലാം കൊണ്ട് മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മോശെ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ വടി കൊണ്ട് നീ മിസ്രൈമിലേക്ക് പോയിട്ട് എന്റെ മക്കളെ നിന്റെ കയ്യിലുള്ള ഈ ചുള്ളിക്കോൽ കൊണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അത് മുഴുവനും ഈ ചുള്ളിക്കോൽ കൊണ്ട് പ്രഹരിക്കുക. ഇപ്പോൾ മോശ പറയുകയാണ്, ശ്രീമാൻ ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ഓർത്തു ഞാനൊരു ബുദ്ധിമാനായ ഈ മഹാനായ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നിന്നോടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ഇപ്പോൾ എങ്ങനെ ഈ ലോകത്തിൽ എനിക്ക് ചെറിയ വളഞ്ഞു പൊളഞ്ഞ വടിയെടുത്ത് കയ്യിലെടുത്തുകൊണ്ട് കുന്തവും പടയായുധങ്ങളും ധരിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൈന്യത്തെ എനിക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? കൂടാതെ ഞാനൊരു പോരാളിയല്ല, ഞാനൊരു ഇടയനാകുന്നു, എനിക്കെങ്ങനെ അത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു? അവിടെ യാതൊരു ചോദ്യവുമില്ലായിരുന്നു. എന്തുകൊണ്ട് അവന്റെ ഹൃദയത്തിലെ നിലം അവനൊരു മുൻനിർണയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ദൈവം അബ്രഹാമിനോട് അത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവിടെ ആ ഭൂമി തയ്യാറാക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മോശ ആ വടിയെടുത്തുകൊണ്ട് അവിടേക്ക് ചെന്ന് ആ ദേശത്ത് നിന്ന് ഈ ദേശത്തെ വിടുവിച്ചു കൊണ്ടുവന്നു. അവൻ തന്റെ കയ്യിൽ ആ വടിയുമായി ഫറവന്റെ അടുക്കൽ ചെന്ന് അവനോട് അവരെ പോകാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു. മോശയുടെ പ്രവൃത്തിയിൽ അവൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ച് മോശയ്ക്കുണ്ടായിരുന്ന വിശ്വാസത്തെ ഫറവോൻ മോശയുടെ പ്രവൃത്തിയിൽ കണ്ടിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവന് വിശ്വാസമുണ്ടായിരുന്നതിനാൽ അവൻ ആ ദേശം പിടിച്ചെടുക്കുന്നതിനായി അവിടേക്ക് പോയി. മറ്റ് യാതൊരു മനുഷ്യനും അത് ചെയ്യുകയില്ല, മറ്റ് യാതൊരു മനുഷ്യനും അതിന് കഴിയുകയില്ലായിരുന്നു. അവനത് ചെയ്യുന്നതിനായി മുൻനിർണയിക്കപ്പെട്ടിരുന്നു. ദൈവം അബ്രഹാമിനോട് ഇത് തന്നെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ വാഗ്ദത്തം നിറവേറുന്ന സമയമെടുത്തപ്പോൾ ഒരു പിഞ്ചു ബാലൻ, ഒരു ഓമന പുത്രൻ ജനിക്കുകയുണ്ടായി. അവന്റെ മാതാപിതാക്കളായ അമ്രാമും ജാക്കോബേദും രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ടിരുന്നില്ല. നോക്കൂ, അവിടെ എന്തോ ഉണ്ടായിരുന്നു. ആ നിലങ്ങൾ നേരത്തെ തയ്യാറാക്കപ്പെട്ടതായിരുന്നു. ഓ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞാൻ തയ്യാറാക്കപ്പെട്ട ഹൃദയങ്ങളോടാണ് സംസാരിക്കുന്നത്. നാശിക്കുന്നു. വിത്തിന് ശരിയായ നിലത്ത് വീണാൻ കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. അതേ കാര്യം തന്നെയാകുന്നു. അവർ പറയും, സഹോദരൻ ബ്രഹാം ആ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയുക, അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ക്രിസ്തീയതയിൽ നിന്നും അത് എടുത്തു മാറ്റിയിരിക്കണം. നോക്കൂ, നിങ്ങൾക്ക് എന്തും അനുകരിക്കാൻ കഴിയും. എന്നാൽ വാസ്തവമായും അത് ശരിയായി വീഴുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം ശരിയായി നിലത്ത് വീഴുന്നെങ്കിൽ അത് അതിന്റേതായ ഫലം പുറപ്പെടുവിക്കും. അത് അങ്ങനെയാകേണ്ടിയിരിക്കുന്നു, കാരണം അതൊരു വിത്താണ്. നോഹ അല്ലെങ്കിൽ മോശയുടെ പ്രവൃത്തികൾ അവൻ വിശ്വസിച്ചിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള അവന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തി. ഫറവോൻ എന്ന മനുഷ്യനത് കാണാൻ കഴിഞ്ഞു. മോശ അത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് അവൻ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മോശ എന്താണ് സംസാരിക്കുന്നതെന്ന് മോശ വിശ്വസിച്ചിരുന്നതായി ഫറവോന് അറിയാമായിരുന്നു. അല്ലാത്ത പക്ഷം അവന്റെ കയ്യിൽ വെറുമൊരു വടിയുമായി അവൻ രാജകൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഈ വടിയാൽ ഞാൻ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നവന് പറയാൻ കഴിയുകയില്ല. ഒരു വൃദ്ധനായ 80 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ, അവനൊരു കായികാഭ്യാസിയായിരുന്നില്ല. കുനിഞ്ഞ തോളോടുകൂടിയ നീണ്ട താടിയുള്ള, ഒരുപക്ഷെ അരയറ്റോളം നീണ്ട താടി, രോമമുള്ള മുടിയുണ്ടെങ്കിൽ നേർച്ച മുടിയോടുകൂടിയ ഒരു വയസ്സനായ മനുഷ്യനായിരുന്നു. തന്റെ കയ്യിൽ ആ വടിയും പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനിവരെ ഇവിടെ നിന്നും പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്, എന്റെ ജനങ്ങളെ പോകാൻ അനുവദിക്കുക. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ആമേൻ. എന്തുകൊണ്ട്? നോക്കൂ, അവൻ ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ വെറുമൊരു അമ്പോ ഒരു കുന്തമോ അങ്ങനെ എന്തെങ്കിലും അത് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവന് ഭയമില്ലാത്തവനായിരുന്നു. അവൻ എവിടെ നിന്നിരുന്നുവെന്ന് കൃത്യമായും അവൻ അറിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, ഫറവോനെ ദൈവം നിന്നെ അടിക്കും. അതേ ശ്രീമാൻ, കാരണം ദൈവം അവനോട് പറഞ്ഞു, നീ ഈ പർവ്വതത്തിലേക്ക് വീണ്ടും വരും. അതിനാൽ അവൻ എവിടെയായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഈ യാത്രയുടെ അവസാനം നാമും എവിടേക്ക് പോകുന്നുവെന്ന് നമുക്കും അറിയാം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഈ നദിക്കപ്പുറം ഒരു ദേശമുണ്ട്, നിങ്ങളുടെ സാക്ഷ്യവുമായി ഭയപ്പെടാതിരിക്കുക. ആമേൻ. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയമില്ലാത്തവരാകുന്നു. ലോകം മുഴുവൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് കാര്യമാക്കിയില്ല, കാരണം നിങ്ങൾ ഭയമില്ലാത്തവരാകുന്നു. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നും വരുന്ന സത്യമായിട്ട് പിന്നെ നിങ്ങൾ ഭയമില്ലാത്തവരാകുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് കഴിയില്ല. ദാവീദ് ഒരാട്ടിടയന്റെ കവിണ കൊണ്ട് അവന്റെ ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസത്തെ മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിന് വെളിപ്പെടുത്തി. അപ്പോൾ ഗോലിയാത്ത മറുഭാഗത്ത് നിന്നുകൊണ്ട് വീമ്പിളക്കുന്നുണ്ടായിരുന്നു. ദാവീദിനേക്കാളും അനേക മടങ്ങ് അവൻ വലുതായിരുന്നിട്ട് അവന്റെ വിരലുകൾ തന്നെ 14 ഇഞ്ചോളം നീളമുള്ളതായിരുന്നു. അവനൊരു ബൃഹത്തായ ശരീരമുള്ള അതികായകനായ ഒരു ഫെലിസ്തീനായിരുന്നു. ഇവിടെ ഇതാ ദാവീദ് ഹൃസ്വനായ ഒരുവനും അവരുടെ സൈന്യത്തിൽ ചേരാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത ഒരു ചെറിയ പയ്യനായിരുന്നു. അവർക്കവനെ അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവന്റെ സഹോദരന്മാർ സൈന്യത്തിലായിരുന്നു. അപ്പോൾ ഗോലിയാത്ത് അവിടെ നിന്ന് വീമ്പിളക്കിയിരുന്നു. എന്നാൽ ദാവീദ് ഇപ്പോൾ ഓർക്കുക, ഇത് ദാവീദിന് വെളിപ്പെട്ടിരുന്നു. അവൻ ഓർത്തു, ഇവിടെ ഇതാ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യം അവരുടെ സ്വന്തം ഭൂമിയിൽ നിൽക്കുകയും അവിടെ അതാ ഒരു അഗ്രചർമ്മിയായ ഫെലിസ്തീൻ നിന്നുകൊണ്ട് വീമ്പിളക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്കവനെ അർബുദമെന്ന്, അവനെ തളർവാദമെന്ന് വിളിക്കാം. ദാവീദ് അവന് ചേരുന്ന ഒരു പോരാളിയായിരുന്നില്ല. യാതൊരു വിധത്തിലും ഏതെങ്കിലും ആയുധം കൊണ്ട് തന്നെയും അവന് ചേരുന്ന ഒരു പോരാളിയായിരുന്നില്ല. അവന്റെ തോളുകൾ തന്നെ ഒരുപക്ഷെ 10 or 12 വീതിയുള്ളതായിരുന്നു. ഒരുപക്ഷെ അവന് 14 or 15 ഉയരത്തിൽ നിന്നിരുന്നു. അവന്റെ കുന്തം നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ഒരുപക്ഷെ 20 ഉയരമുള്ളതും അതിന്റെ കത്തിക്ക് ഒരുപക്ഷെ 4 വീതിയും ഉണ്ടായിരുന്നു. ദാവീദിന്റെ പക്കൽ ആട്ടുതോലുകൊണ്ടുള്ള അല്ലെങ്കിൽ ചെമ്മരിയാടിന്റെ തോലുകൊണ്ടുള്ള 2 ചരടുകൊണ്ട് ബന്ധിച്ച ഒരു ചെറിയ തോലിന്റെ തുണ്ടവുമായി അവിടെ നിന്നിരുന്നു. എന്നാൽ അത് അവന് വെളിപ്പെട്ടിരുന്നു. വെളിപാട് അവന്റെ മേൽ വന്നിരുന്നു. ആമേൻ. അവൻ പറഞ്ഞു, എന്നെ കരടിയുടെ കൈകളിൽ നിന്നും സിംഹത്തിന്റെ കൈകളിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം എത്രയധികം ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അവന്റെ സഹോദരന്മാർ അത് ചെയ്യുന്നതിന് കൂടുതൽ കഴിവുണ്ടായിരുന്നു. ഷൌൽ തന്റെ സൈന്യത്തിൽ മറ്റാരെക്കാളും തലയ്ക്കും തോളിനും ഉയരമുള്ളവനായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കുക, അതവർക്ക് വെളിപ്പെട്ടിരുന്നില്ല. ആമേൻ. അതവിടെയാകുന്നു. അവർക്കത് കഴിയുമെന്ന് അവർ വിചാരിച്ചു. ദൈവത്തിന് അത് കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് ദാവീദിന് വെളിപ്പെട്ടിരുന്നു, അവർക്കത് വെളിപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്. ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിപൂർണമായി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളത് പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് കുഴപ്പമാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതെത്ര വിചിത്രമായതായാലും അത് ദാവീദിനെയും ഗോലിയാത്തിനെയും കാളും മോശമായി കയറാനിടയുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ദാവീദ് നിർഭയനായി തീർന്നു. അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ തല വെട്ടിമാറ്റും. ആമേൻ.
God, by grace in that crucial moment.
അതാണ് നമ്മുടെ ദൈവം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായ ഒരു നിർണായക നിമിഷത്തിൽ ദൈവകൃപയാൽ ആ ദിവസം കൃപയെ നൽകിയ അതേ ദൈവം വിശ്വാസത്തിന്റെ വിത്ത് ആ കുനിഞ്ഞു നടന്നിരുന്ന കൊച്ചു പയ്യന്റെ ഹൃദയത്തിലേക്ക് ഇടുകയുണ്ടായി. അതേ ദൈവം തന്നെ ഈ നിർണായക നിമിഷത്തിലും ആ സ്ത്രീയെ അവരുടെ വീൽക്കസേരയിൽ നിന്നും അവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനെയും ആ സ്ത്രീയെയും കുട്ടിയെയും എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. വിശ്വാസത്തിന്റെ ആ ചെറിയ വിത്തുമണി നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പിന്നെ അത് എത്ര നീണ്ട സമയമെടുത്താലും ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ മറുവശത്തായിരുന്ന ആ ഭീകരനെ ശ്രദ്ധിക്കുക. അവനത് വിശ്വസിച്ചില്ല. അർബുദവും അങ്ങനെ തന്നെയാകുന്നു. അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനൊരു നായാണോ? നിങ്ങൾ ഈ കുട്ടിയെ എന്നോട് പോരാടുവാൻ അയച്ചിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ കുന്തമനയിൽ പൊക്കിയെടുത്ത പക്ഷികൾക്ക് നിന്റെ മാംസം തിന്നാൻ കൊടുക്കും. എന്തുകൊണ്ട്? കാരണം അവന്റെ പക്ഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം അവനുണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, അത് ദാവീദിനെ ഒട്ടും കുലുക്കിയില്ല. എന്തുകൊണ്ട്? അതവന് വെളിപ്പെട്ടിരുന്നു. അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവനത് ചെയ്യാൻ പോകുകയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനത് ചെയ്തു. കാരണം അതവന് വെളിപ്പെട്ടിരിക്കുകയും അവൻ എവിടെ നിന്നിരുന്നുവെന്ന് അവൻ അറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരെ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ആ കിടക്കമേൽ കിടക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഇനിയും ആ വീൽക്കസേരയിൽ ഇരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ സുഖപ്പെടാൻ പോവുകയാണ്. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും യാതൊന്നിനും നിങ്ങളെ മനസ്സിനെ മാറ്റാൻ കഴിയുകയില്ല. എന്നാൽ അത് സംഭവിക്കുന്നതുവരെ ലോകത്തിലുള്ള സകല പ്രാസംഗികരും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാലും അത് നിങ്ങളെ സഹായിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് സഹായിക്കും, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. എന്നാൽ ആ വിശ്വാസം വരെ നോക്കൂ, സൗഖ്യമാക്കുന്ന ശക്തി നിങ്ങളിലായിരിക്കുന്നു. അത് പ്രാസംഗികരിൽ നിന്ന് വരുന്നില്ല, അത് വിശ്വാസത്താൽ വെളിപ്പാടിനാൽ നിങ്ങളിൽ വരുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എന്റെ ആത്മാവിനാൽ കൃപയാൽ ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. യാതൊന്നിനും അത് എടുത്തു കളയാൻ കഴിയുകയില്ല. വിശ്വാസത്താൽ വെളിപ്പാടിനാലാകുന്നു. അതിനുശേഷം ദാവീദ് തന്റെ പ്രവൃത്തികൾ തെളിയിച്ചു. ഇപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, എനിക്കറിയാം നീ ഒരു കുരുത്തം കെട്ടവനാണ്. അവന്റെ സഹോദരൻ പറഞ്ഞു, നീ യുദ്ധം കാണാൻ ഇവിടെ വന്നിരിക്കുന്നു, നീ നിന്റെ ആടുകളുടെ അടുക്കലേക്ക് തിരികെ ഓടിപ്പോയിക്കൊള്ളുക. അവൻ പറഞ്ഞു, ഞാൻ സൈന്യത്തലവനായ ശൌലിനോടൊന്ന് സംസാരിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? ശൌൽ പറഞ്ഞു, മകനെ, നിന്റെ ധൈര്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. എന്നാൽ നോക്കൂ, നീ വെറും ഒരു ചെറുപ്പക്കാരനാകുന്നു, മറ്റ് യാതൊന്നുമില്ല. അവനോ ചെറുപ്പം മുതലേ യുദ്ധവീരനാണ്. നിനക്ക് അവനുമായി യാതൊരു പോരാട്ട ചർച്ചയുമില്ല. അവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അവനൊരു കാര്യത്തിൽ അതിന് അടിസ്ഥാനമിടാൻ കഴിഞ്ഞിരുന്നു. ആമേൻ. ഓ സഹോദര, നിങ്ങളുടെ പ്രാണനെ രക്ഷിച്ച ദൈവത്തിന് നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ കഴിയില്ലേ? ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അവൻ നിങ്ങളുടെ രോഗശാന്തിക്കാരനും അവൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു. എന്നാൽ ആദ്യം അത് വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. അതാണ് വ്യത്യാസം. അവൻ തന്റെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കാൻ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നാൽ അവൻ പറഞ്ഞു, സിംഹത്തിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച അതേ ദൈവം ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനിൽ നിന്നും എന്നെ വിടുവിക്കും. ദാവീദേ, നിനക്ക് എങ്ങനെ അതറിയാം? ഞാനിത് വിശ്വസിക്കുന്നു. എങ്ങനെ? എനിക്കത് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ എന്താണ് സംസാരിച്ചതെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം ഞാൻ നിന്നെ പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുമെന്ന് ആ ഭീകരൻ പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ നിന്റെ തല വെട്ടി മാറ്റും. അവിടെയാണ് വ്യത്യാസം. നോക്കൂ, അവൻ അത് ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം ശിംശോൻ ആയുധമൊന്നും കയ്യിലില്ലാതെ ഒരു പുൽമൈതാനത്ത് വെച്ച് അവന്റെ നേരെ 1000 ഫെലിസ്തീർ ഇതാ കടന്നു വന്നു. അവൻ നിലത്തേക്ക് ചുറ്റുമായി നോക്കിയപ്പോൾ ഒരു ചത്തുപോയ കോവർ കഴുതിയുടെ ഉണങ്ങിയ താടിയെല്ല് കണ്ടു. ആ പഴയ താടിയെല്ലെടുത്ത് അവൻ ഫെലിസ്തീരുടെ തടയിൽ അടിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്നിടത്തോളം ആ താടിയിൽ നിന്ന് ഒരു പല്ലുപോലും കൊഴിഞ്ഞു പോയിരുന്നില്ല. ആ ഫെലിസ്തീരുടെ ശിരസ്ത്രം ഏകദേശം 1 ഇഞ്ച് കനമുള്ളതായിരുന്നു. കാരണം ആ കാലത്ത് അവർ യുദ്ധഗത കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ തലമേൽ അടിക്കുമായിരുന്നു. അതിനാൽ ഇത് അവരുടെ തലയിൽ അടിയേൽക്കാതെ അവരെ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ അവർ ആ കഴുതയുടെ താടിയെല്ലെടുത്ത് 1000 ഫെലിസ്തീരെ അടിക്കുകയും ആ താടിയെല്ല് പൊട്ടുകയുണ്ടായില്ല. അങ്ങനെ അവർ അവന്റെ നേരെ വന്നപ്പോൾ അവൻ അവരെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അതിനാൽ ബാക്കിയുള്ളവർ പാറകളുടെ പിന്നിലായി ഒളിക്കുവാൻ ഓടുകയും അവന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്തു. എന്തുകൊണ്ട്? അവനത് വിശ്വസിച്ചിരുന്നു. ചിലപ്പോൾ തീർച്ചയായും ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. യോശുവ ചെയ്തതുപോലെ, മഗ്ദലന കാര്യത്തെ മറിയ ചെയ്തതുപോലെ, കൂടാതെ ബാക്കിയുള്ളവരും ചെയ്ത പോലെ, ആ മിടുപ്പിനനുസരണമായി, ആ ഒരു ചെറിയ നിമിഷത്തെ മിടുപ്പിനനുസരണമായി പ്രവർത്തിക്കുക. ആ നിമിഷത്തിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുമ്പോൾ അത് പിടിച്ചെടുത്തുകൊള്ളുക. ആ ഒരല്പസമയം തന്നെ അത് മുറുകെ പിടിച്ചുകൊള്ളുക. അതെ, അതവന് വെളിപ്പെട്ടിരുന്നു. അവൻ 1000 ഫെലിസ്തീരെ ഏറ്റുമുട്ടുന്നതിനായി പോയി. ആ ഫലിസ്തീർ എന്ത് പറഞ്ഞുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നോക്കൂ, വേറൊരു ചെമ്മീൻ മാതിരിയുള്ള നീ, നാലരയടി പാത്രം പൊക്കമുള്ള നീ ഇവിടേക്ക് വരുന്നുവോ? അവന്റെ തലയുടെ പിന്നിലായി ഏഴ് ചുരുണ്ട ജടകൾ തൂങ്ങിക്കിടക്കുകയും അവൻ അമ്മയുടെ നാണം കുണിങ്ങിയായ പയ്യനെ പോലെ കാണപ്പെട്ടിരുന്നു. നോക്കൂ, അവനൊരു കോവർഗഴുതയുടെ താടിയെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നു. നാമോ എത്ര മഹത്തായ ഒരു സൈന്യമാകുന്നു! ഇതൊരു പരിഹാസ്യമായിരിക്കുന്നില്ലേ? എന്നാൽ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ ദൈവം അവന് വെളിപ്പെടുത്തിയത് എന്തായിരുന്നുവോ അത് ആ ഫിലിസ്തീയർക്ക് വെളിപ്പെടുത്തി കാണിക്കുകയായിരുന്നു. അവൻ ആ താടിയെല്ലാം കയ്യിലെടുത്തുകൊണ്ട് പോയി, കാരണം ദൈവം അതാണ് അവന്റെ കയ്യിൽ കൊടുത്തത്. അവനത് അവന്റെ കയ്യിൽ കൊടുക്കുകയും അതുകൊണ്ട് അവനത് ചെയ്യാമെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവൻ ആ ഫെലിസ്തീയർക്ക് ദൈവം തന്റെ അവന്റെ ഹൃദയത്തിൽ ചെയ്യുന്നതിനായി എന്ത് കൊടുത്തിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവന്റെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ അവൻ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. വിശുദ്ധ യോഹന്നാൻ എന്റെ പക്കൽ തിരുവെഴുത്തുണ്ട്. വിശുദ്ധ യോഹന്നാൻ 1:26 അവർ പറഞ്ഞു, നീ പറയുന്നു മസീഹ വരുന്നുവെന്ന്. എങ്ങനെ മനുഷ്യ, നിനക്ക് എന്താണ് കുഴപ്പം? ഞങ്ങൾ അവനായി 4000 വർഷങ്ങളായി കാത്തിരിക്കുന്നു. അവൻ പറഞ്ഞു, അവൻ ഇതാ നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിലുമാകുന്നു. അതെ, തന്റെ വെളിപാടിനാൽ അവൻ തന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തി, കാരണം അതവന് വെളിപ്പെട്ടിരുന്നു. അവൻ മസീഹയെ സ്നാനപ്പെടുത്തുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ 30 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ അവിടെ എവിടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ആരായിരുന്നുവെന്ന് അതുവരെ അവൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവിടെ അതാ അവരുടെ ഇടയിൽ അവൻ നിന്നിരുന്നു. അവൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അറിയാത്തവരും നിൽക്കുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. അവൻ ഇതാ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. അവനത് വെളിപ്പെടുത്തി. അവന്റെ വിശ്വാസമായിരുന്നു, കാരണം അവന്റെ കാലത്ത് തന്നെ അവൻ ദൈവത്തിന്റെ മസീഹയെ കാണുമെന്നും സ്നാനപ്പെടുത്തുമെന്നും അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ ജനങ്ങൾക്ക് ആ വെളിപ്പെടുത്തൽ അവന്റെ മേൽ കാണാൻ കഴിയുമായിരുന്നു. അത് അവന്റെ പ്രസംഗത്തിൽ കൂടെയും അവന്റെ പ്രവൃത്തിയിൽ കൂടെയും. അതിനാൽ അവന്റെ പക്കൽ ദൈവത്തിൽ നിന്നുള്ള സത്യമായ ഒരു വെളിപാടുണ്ടായിരുന്നുവെന്ന് അവൻ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് സത്യമായിരുന്നുവെന്ന് തെളിയിക്കുന്നതിന് മസീഹ ആ ജനക്കൂട്ടത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരികയും ഒരു സാധാരണപ്പെട്ട ചെറുപ്പക്കാരനായ മനുഷ്യനെ പോലെ അവരുടെ ഇടയിൽ നടക്കുകയും മറ്റേതൊരു മനുഷ്യനെയും പോലെ വസ്ത്രധാരണവും ചെയ്തിരുന്നു. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നീ അവനെ എങ്ങനെ അറിയും? അവൻ പറഞ്ഞു, മരുഭൂമിയിൽ വെച്ച് അവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനായിരിക്കും. നോക്കൂ, അവൻ അവനെ അറിഞ്ഞിരുന്നു, കാരണം ആ സമയത്തെക്കുറിച്ച് അവിടെ ഒരു അടയാളം ഉണ്ടാകേണ്ടതായിരുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? യോഹന്നാൻ ആ നാഴികയെ അറിഞ്ഞിരുന്നു, കാരണം അവനൊരു പ്രവാചകനായിരുന്നു. അതവന് വെളിപ്പെടുത്തിയിരുന്നു. അതായത് ആ സമയം അടുക്കുമ്പോൾ അവനൊരു അടയാളം കാണുമെന്ന് അവന് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവൻ ആ അടയാളത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവനിതാ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അതവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഓ, അന്ത്യകാലം ഇതാ ഇവിടെയായിരിക്കുന്നു എന്നുള്ള അടയാളത്തെ ഞാൻ കാണുന്നു. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായും ഈ അന്ത്യകാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിറവേറപ്പെട്ട് ഞാൻ കാണുന്നു. അതിനാൽ സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യാതൊരു തടസ്സവും കൂടാതെ ഞാനിത് പറയുന്നു, അത് സമീപിച്ചിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ സമയത്തിന് മുമ്പായി സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ സംഭവിച്ച് ഞാൻ കാണുന്നു. അതിപ്പോൾ സംഭവിക്കാൻ തയ്യാറായിരിക്കുന്നു. യോഹന്നാൻ തന്റെ വിശ്വാസത്തെ ദൈവവന് വെളിപ്പെടുത്തിയത് എന്താണോ അതിൽ വെളിപ്പെടുത്തി കാണിച്ചു. ആ കാരണത്താൽ പ്രവൃത്തി വിശ്വാസത്തിന്റെ സാക്ഷ്യമാകുന്നു. നിങ്ങൾ സൗഖ്യമായതുപോലെ നടിക്കുന്നത് അവർ കാണുമ്പോൾ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്നതിനുള്ള വിശ്വാസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നവർ അറിയും. സാക്ഷ്യം എന്താണ് പറയുന്നത്? ഇപ്പോൾ അതെനിക്കുണ്ട്, കാരണം ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അത് എന്നിൽ പ്രവർത്തിക്കുന്നു. അത് സംഭവിക്കുന്നതിന് ഞാൻ തയ്യാറെടുക്കുകയാണ്. നോക്കൂ, അതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ശരി, തീർച്ചയായും ഇവിടെ വെച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആഫ്രിക്ക യാത്രയ്ക്ക് ശേഷമായിരുന്നു. ഈ വസന്തകാലത്ത് ഞാൻ അവിടെ ആയിരുന്നു. എന്നാൽ യാത്ര അതിനു മുമ്പായിരുന്നു. അവിടെ ഒരു കൊച്ചുകുട്ടി മറ്റുള്ള കാലുമായിട്ട് ഒരു കാല് മറ്റേ കാലിൽ നിന്ന് ചെറുതായിരുന്നു. ആ കുട്ടിയുടെ ജീവിതത്തിൽ അതൊരു ചെരുപ്പ് ധരിച്ചിട്ടില്ലായിരുന്നു. ഓ, അത് ഭയങ്കരമായ ഒരു വൈകല്യമായിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ അത് ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങൾ സംഭവിച്ചു കാണുകയും അവർ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഞാൻ പുറത്തുപോയി ഒരു ചെരുപ്പുകടയുടെ അരികിൽ കൂടി നടക്കുകയായിരുന്നു. അവിടെ ആ മനുഷ്യൻ ആ കുട്ടിക്ക് വേണ്ടി ഒരു ജോഡി ചെരുപ്പ് വാങ്ങിയായിരുന്നു. അവനത് വിശ്വസിച്ചു. അതെ, അതിവിടെ ഇരിക്കുന്ന ഈ വ്യക്തിയെ പോലെ അദ്ദേഹം ദൈവം തനിക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് വിശ്വസിച്ചിരുന്നു. തീർച്ചയായും അത് സംഭവിക്കാൻ പോകുകയായിരുന്നു എന്ന് അവൻ വിശ്വസിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഞാൻ അതിന് തയ്യാറാകുകയാണ്. ഇതുവരെയും ശാരീരികമായി യാതൊരു ഫലവും കണ്ടിരുന്നില്ല, എന്നാൽ അതൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. അയാൾ അബ്രഹാമിനെ പോലെ വിശ്വസിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്തു. അവിടെയാണ് ആ കാരണത്താൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഓ, ഇവിടെയാണ് ആ കഠിനമായ കാര്യം കിടക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളോടത് പറയുകയാണെങ്കിൽ ഇതാണ് സത്യം, ദൈവം രോഗശാന്തിക്കാരനാകുന്നു. നിങ്ങളുടെ മനസ്സിന് അതിന് സാക്ഷി നൽകിക്കൊണ്ട് ഇതാകുന്ന സത്യം എന്ന് പറയാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന് വെളിപ്പെടുത്തുന്നതിനായി ശയനഭൂമിയില്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കുകയില്ല. പുറമേയുള്ള മനുഷ്യന് എത്രമാത്രം തിരുവെഴുത്തുമായി അത് യുക്തിവാദം നടത്തിക്കഴിഞ്ഞ് അത് ശരിയാണ് എന്ന് പറയാൻ കഴിഞ്ഞാലും അതൊരു കാര്യമല്ല, അതപ്പോഴും അതിനെ ശരിയാക്കിയില്ല. എത്ര പേർ ടേപ്പുകൾ എടുക്കുന്നവരുണ്ട്? കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ ചെയ്ത അന്ത്യകാലത്തെ അഭിഷിക്തർ എന്ന പ്രസംഗം നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അതിൽ എതിർക്രിസ്തുക്കൾ ഉണ്ടായിരിക്കും. എതിർക്രിസ്തുക്കൾ കഴിയുമെങ്കിലും വൃതന്മാരെയും തെറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് കഴിയുമോ? കഴിയുകയില്ല, കാരണം അത് അസാധ്യമാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? ശരി. എന്നാൽ അവൻ പറഞ്ഞു, അഭിഷിക്തർ നോക്കൂ, ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ എന്നാകുന്നു. എന്നാൽ ഇവർ എതിർ ക്രിസ്തുക്കളായിരുന്നു. അവർ അഭിഷിക്തരായിരുന്നു, എന്നാൽ അവർ എതിരായിട്ട് അവരുടെ ഉപദേശത്തിൽ ക്രിസ്തുവിനെതിരായിരുന്നു. ഇപ്പോൾ അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എന്തും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഓർക്കുക, നിങ്ങൾ മൂന്നായ ഒരു വൃത്തമാകുന്നു, എന്നാൽ നിങ്ങൾ ഒരു വ്യക്തിയാകുന്നു. അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മാതിരി മൂന്നിന്റെ ഒരു വൃത്തമാകുന്നു, എന്നാൽ ഒരു വ്യക്തിയാകുന്നു. ഒരേ ദൈവത്തിന്റെ മൂന്ന് വിശേഷ ഗുണങ്ങളാകുന്നു. അത് പിതൃത്വം, പുത്രത്വം, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് കാര്യാലയങ്ങൾ പോലെയാകുന്നു. അതുപോലെ നിങ്ങളും ശരീരം, ആത്മാവ്, പ്രാണൻ എന്നാകുന്നു. ഇപ്പോൾ പുറമേയുള്ള ശരീരത്തിന് നിങ്ങളുടെ ഭൌതിക ഭവനത്തിന് സമ്പർക്കത്തിനായി അഞ്ച് വാതിലുകളുണ്ട്. അത് കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിവയാകുന്നു. അതിനകത്തുള്ള ഒരു ആത്മാവായിട്ട് അതിന് മനസാക്ഷി, സ്നേഹം എന്നിങ്ങനെ അഞ്ച് വാതിലുകളുണ്ട്. എന്നാൽ അതിനകത്തുള്ളത് പ്രാണനായിട്ട് അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആത്മാവിന് നിങ്ങളെ അഭിഷേകം ചെയ്ത് ഒരു വിശേഷ കാര്യം ചെയ്യാൻ കഴിയുകയും നിങ്ങളത് ചെയ്യുകയും ചെയ്യും. എന്നാൽ അത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാക്കുന്നില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. കയ്യഭാവ് പ്രവചിക്കുകയുണ്ടായി. യൂദാസ് ഭൂതങ്ങളെ പുറത്താക്കി. നോക്കൂ, ആത്മാവ് അവരെ അഭിഷേകം ചെയ്തിരുന്നു. ഈ മഴ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും പെയ്തിട്ട് കളയ്ക്കും ഗോതമ്പ് മണിയോടൊപ്പം ആനന്ദിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ വേരിൽ എന്താണോ അതാണ് കാര്യം. അവിടെയാണ് ബുദ്ധിജീവികൾക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ട് ഓ, തീർച്ചയായും അത് നന്നായിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. അതപ്പോഴും അത് ചെയ്യുന്നില്ല. ഇല്ല ശ്രീമാൻ, ആത്മാവിന് യഥാർത്ഥത്തിൽ അതിന് സാക്ഷി നൽകാൻ കഴിയും, എന്നാൽ അപ്പോഴും അതാകുന്നില്ല. കാരണം ആ പ്രാണൻ ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അതിന് എല്ലാവിധത്തിൽപ്പെട്ട അനുകരണങ്ങളും നടത്താൻ കഴിയും, എന്നാൽ അത് യഥാർത്ഥമായിരിക്കില്ല. നിങ്ങൾക്ക് രോഗശാന്തിയെ നിങ്ങൾക്ക് ലഭിച്ച മാതിരി നടിക്കാൻ കഴിയും. നിങ്ങൾക്കത് സ്വീകരിച്ച മാതിരി അതിനെ നടിക്കാൻ കഴിയും. ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനികളെ പോലെ നടിക്കാൻ കഴിയും. അങ്ങനെ നടിച്ചിട്ട് അത്രയും നന്നായി മുമ്പോട്ട് പോകാൻ കഴിയും. എന്നാൽ അത് അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. അത് ശരിക്കും സത്യമാണ്. ആത്മാവിന് അവിടെ ഉണ്ടായിരിക്കാൻ കഴിയും. യഥാർത്ഥമായ, വാസ്തവികമായ പരിശുദ്ധാത്മാവിന് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ കഴിയും. അപ്പോഴും അത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. അത് ഈ അകമയുള്ള, ഒരിക്കലും നശിക്കാത്ത പ്രാണനാകുന്നു. അതിന് നിത്യജീവനുണ്ട്. അതെല്ലായ്പ്പോഴും നിത്യജീവനായിരുന്നു. മനസ്സിലായില്ലേ? അത് ദൈവത്തിൽ നിന്ന് വന്നു, അത് ദൈവത്തിലേക്ക് പോകുന്നു, അത് പ്രാണനാകുന്നു. ഇപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. അഞ്ച്, വിശ്വാസം, FAITH, അത് പുറമെയാകുന്നു. ആത്മാവ് യേശു, JESUS, അകമയാകുന്നു. പിന്നെ നിങ്ങൾ, YOU, നിങ്ങളാകുന്നു. അപ്രകാരമാണ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളിൽ ഒരാളെ പോലും എനിക്കറിയില്ല. ആത്മാവിന് എന്നെ അഭിഷേകം ചെയ്തിട്ട് അപ്പോഴും നിങ്ങളിൽ ആരെയും എനിക്കറിയാൻ കഴിയില്ല. എന്നാൽ അകമയുള്ളതിന്റെ അകമയുള്ളത് പുറത്തു വരുമ്പോൾ അത് ദൈവമാകുന്നു. അവിടെയാണ് പുറമേയുള്ളതിന് യുക്തിവാദം നടത്താൻ കഴിയുന്നത്. നിങ്ങളൊരു മനുഷ്യനെ എടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ ഞാൻ വ്യഭിചാരം ചെയ്തുകൂടാ എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ ആത്മാവും എന്നോട് ഞാൻ വ്യഭിചാരം ചെയ്തുകൂടാ എന്ന് പറയുന്നു. എന്നാൽ ഉള്ളിലായി അകമേ അപ്പോഴും ആ കാര്യം അവിടെ കിടക്കുന്നു. നോക്കൂ, അത് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എന്നാൽ അത് അകമേ നിന്ന് നിയന്ത്രിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് ബാക്കിയുള്ളതിനെ എല്ലാം കൂടി ഒരുമിച്ച് പുറത്താക്കുന്നു. അത് മയിൽക്കുറ്റിയാകുന്നു. അത് ഏറ്റവും അകമയുള്ള നിയന്ത്രണ ഗോപുരമാകുന്നു. പ്രാണൻ ആത്മാവിനെ നിയന്ത്രിക്കുന്നു. ആത്മാവ് ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് പുറമെയുള്ള വെള്ളതേക്കൽ യാതൊരു വ്യത്യാസവും നടത്തുന്നില്ല. ആ മതഭക്തരായ ജനങ്ങളെ പൗലോസ് തന്റെ കാലത്ത് വെള്ളതേച്ച ചുവരുകൾ എന്നും മറ്റും വിളിച്ചിരുന്നു. അവർ എല്ലാ രീതിയിലും പുറമെ കാട്ടുന്നവരായ ഒരു വിശ്വാസിയായിരുന്നു. കൂടാതെ അവരുടെ ഇടയിൽ പ്രവചനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അകമയുണ്ടായിരുന്നത് പാപം ചെയ്യുന്ന പ്രാണനായിരുന്നു. ആ കാരണത്താലാണ് ഞാൻ ജനങ്ങൾക്ക് മേലോട്ടും താഴോട്ടും ചാടാൻ കഴിയുകയും അന്യഭാഷ പറയാൻ കഴിയുകയും ജനങ്ങൾ കൊച്ചുവെക്കാൻ കഴിയുകയും രോഗികൾ മേൽ കൈവയ്ക്കാൻ കഴിയുകയും രോഗികളെ സൌഖ്യമാക്കാൻ കഴിയുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതെന്ന് ഞാൻ പറയാറുള്ളത്. വിശ്വാസത്താൽ ഈ മഹത്തായ കാര്യങ്ങളെല്ലാം ആത്മാവിനാൽ അവിടെയുണ്ട്. എന്നാൽ അപ്പോഴും നഷ്ടപ്പെട്ടവരാകുന്നു അഭിഷിക്തർ. ശ്രദ്ധിക്കുക, യേശു പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുന്നവരാൽ എല്ലാം കഴിയും. വിശ്വാസവും പ്രവൃത്തിയും ഭാര്യയും ഭർത്താവുമാകുന്നു. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഭർത്താവ് ഭാര്യയോടൊപ്പം പ്രവർത്തിക്കുകയും ഭാര്യ ഭർത്താവിനോടൊപ്പം പ്രവർത്തിക്കുകയും അവർ തമ്മിൽ തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. അതൊരു മനുഷ്യൻ വിവാഹിതനാകുന്നു എന്ന് പറഞ്ഞിട്ട് തനിക്കുള്ള ഭാര്യയെ കാണിക്കാൻ കഴിയാതെയും ഇരിക്കുന്നത് പോലെയാകുന്നു. അവന്റെ അവകാശത്തെ നിങ്ങൾ സംശയിക്കും. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ വിവാഹിതനാണ്, നിന്റെ ഭാര്യ എവിടെ? ഓ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നോക്കൂ നോക്കൂ, അയാളെ വിശ്വസിക്കരുത്, എനിക്കൊരു കഠിനമായ കാര്യമായിരിക്കും. ഞാൻ ചോദിക്കുകയാണ്, ശരി, നിങ്ങളുടെ ഭാര്യ എവിടെ? എനിക്കറിയില്ല, ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് എന്നെ എങ്ങനെയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രവൃത്തിയാൽ അത്രേ. മനസ്സിലായോ? ഞാൻ വിവാഹിതനാകുന്നു, നിങ്ങൾ വിവാഹിതനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതെന്റെ ഭാര്യയാകുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഞാൻ വിവാഹിതയാകുന്നു, ഇതെന്റെ ഭർത്താവാകുന്നു. ഞാൻ സൌഖ്യം പ്രാപിച്ചിരിക്കുന്നു, എങ്ങനെ നിങ്ങൾക്കറിയാം? എന്റെ പ്രവൃത്തികൾ എന്റെ വിശ്വാസത്തെ കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് നിങ്ങളുടെ വിശ്വാസമാണ്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് മറ്റുള്ള ജനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത്. അതാണ് അബ്രഹാമിനെ കുറിച്ച് വിശദീകരിക്കുന്നതിൽ യാക്കോബും പൗലോസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണുന്നത്. അവർ ഒരിക്കലും തമ്മിൽ വിരുദ്ധമായിരുന്നില്ല, അവർ രണ്ടുപേരും ഒന്നായിരുന്നു. അത് വിവാഹിതരെ കുറിച്ച് പറഞ്ഞതുപോലെയാകുന്നു. അതുകൊണ്ട് പ്രവൃത്തിയെ ഉത്പാദിപ്പിക്കാത്ത വിശ്വാസം അതുപോലെയാകുന്നു. ആർക്കും നിങ്ങളുടെ സാക്ഷ്യത്തെ സംശയിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യത്തെ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയെ അതോടൊപ്പം കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾ സൌഖ്യം പ്രാപിച്ചുവെന്ന് ആരെയും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഹാ, എനിക്കറിയില്ല. എന്തുകൊണ്ട്? അതെ, തീർച്ചയായും എന്റെ പക്കൽ ലോകത്തിലുള്ള സകല വിശ്വാസമുണ്ട്, നിങ്ങളുടെ പക്കൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പക്കൽ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ പ്രവൃത്തികൾ വിശ്വാസവുമായി വിവാഹിതരാകുന്നു. അവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമാകുന്നു, ഒന്ന് മറ്റൊന്നിനെ തിരിച്ചറിയുന്നു. കുറച്ചു നേരത്തേക്ക് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കാം. അബ്രഹാമിന് ആ വിശുദ്ധ സംയോജനം പരിപൂർണമായിട്ടുണ്ടായിരുന്നു. നോക്കൂ, അത് മൊത്തമായി ഒരുമിച്ച് അവനുണ്ടായിരുന്നു. തന്റെ വിശ്വാസത്തിന് വിപരീതമായി ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ അവൻ വിളിച്ചു. ആ തത്വമനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. എനിക്ക് ഊഹിക്കാൻ കഴിയും, ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം ആരോ വന്നിട്ട് അവനോട് ചോദിച്ചു, നീ ബഹുജനങ്ങൾക്ക് പിതാവോ? ആ അബ്രാമേ, നീ പറഞ്ഞു നിന്റെ പേര് അബ്രഹാം എന്നാകുന്നു, അതിന്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവെന്നാകുന്നു. എങ്കിൽ നിനക്കിപ്പോൾ എത്ര മക്കളുണ്ട് അബ്രാമേ? അതൊരംശം പോലും അവനെ ഇടർച്ച വരുത്തിയില്ല. വേദപുസ്തകം പറയുന്നു അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിച്ചിട്ടില്ല. അവൻ നേരെ മുമ്പോട്ട് ചെന്ന് ആ കുട്ടിക്ക് വേണ്ടതായി ഉടുപ്പും ചെരുപ്പും മറ്റുള്ളതെല്ലാം വാങ്ങി തയ്യാറെടുപ്പ് മുൻപോട്ട് പോയിരുന്നു. കാരണം അവൻ ഈ കുട്ടി ജനിക്കാൻ പോകുകയായിരുന്നു. അത്രമാത്രം. സാറാ തന്നെ പറഞ്ഞു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ആ കുട്ടി ഉണ്ടാകാൻ ജനിക്കാൻ പോകുകയാണ്. എന്നാൽ നാം ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഹാഗാർ ഇപ്പോൾ എന്റെ ദാസിയാകുന്നു, ഞാൻ അവളെ നിനക്ക് തരാൻ പോകുകയാണ്. കാരണം ബഹുഭാര്യാത്വം അന്ന് നിലവിലുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കൊരു കുട്ടിയുണ്ടാകും, ഞാൻ ആ കുട്ടിയെ സ്വന്തമായിട്ടെടുക്കും. എന്നാൽ അബ്രഹാം അത് വിശ്വസിച്ചില്ല, ഒട്ടുമില്ല, അവനത് ചെയ്യുകയില്ല. എന്നാൽ സാറ അത് ചെയ്യുന്നതിനായി പ്രേരണയിലായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ചെന്ന് സാറ പറയുന്നത് പോലെ ചെയ്യുക. എന്നാൽ അവൻ പറഞ്ഞു, എന്നിരിക്കലും ഞാൻ വാഗ്ദത്തം ചെയ്ത മകൻ അവനായിരിക്കില്ല, ഇങ്ങനെ ചെയ്യുവാനല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും അവന്റെ ശരീരവും സാറായുടെ ഗർഭപാത്രവും നിർജീവമായിരുന്നു. ഇപ്പോൾ അവർ വൃദ്ധരായി 100 വയസ്സും സാറായിക്ക് 90 വയസ്സും പ്രായമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അവന്റെ ശരീരത്തിന്റെ നിർജീവത്വവും കണക്കിലെടുക്കുക പോലും ചെയ്തിരുന്നില്ല. ഇത് ശ്രദ്ധിക്കുക, ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലത്രേ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനവുമില്ല. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി സകല ആശയും പോയി കഴിഞ്ഞിരുന്നു. ഓ, ഞാൻ അതിൽ കൂടെ കടക്കുമ്പോഴെല്ലാം സ്വല്പം ഒരു നീലം അനുഭവപ്പെടാറുണ്ട്. ഒന്നാം അധ്യായം ഇവിടെയാകുന്നു. നമുക്ക് റോമർ 4 തിരിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം അപ്രകാരം പറഞ്ഞിരുന്നു, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇപ്പോൾ 19 വാക്യം ശ്രദ്ധിക്കുക. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 100 വയസ്സായ കാലത്തോ നോക്കൂ, അവന്റെ ശരീരം നിർജ്ജീവവും അവന്റെ മനുഷ്യ ഉൽപാദനം സാറായിയുടെ ഗർഭപാത്രം നിർജ്ജീവവുമായിരുന്നു. അത് യാതൊന്നും അവിടെ പരിഗണനയിലെടുക്കുക പോലും ഉണ്ടായില്ല. അതവന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആയിരുന്നു ആ കിടക്ക പരിഗണിക്കപ്പെട്ടില്ല. നിങ്ങൾ ആ തളർവാദ രോഗിയോ അല്ലെങ്കിൽ എന്തു തന്നെയായാലും അത് പരിഗണിക്കപ്പെടുന്നില്ല. ആ വീൽചെയർ അത് പരിഗണിക്കപ്പെടുന്നില്ല. ആ കൊച്ചുകുട്ടിക്ക് ഒരുപക്ഷെ തളർവാദമായിരിക്കാം, അത് എന്ത് തന്നെയായാലും എനിക്കറിയില്ല. അത് പരിഗണനയിലല്ല, അത് പരിഗണിക്കപ്പെടുന്നേയില്ല. എന്നാൽ ഡോക്ടർ പറഞ്ഞു അവൻ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, ഡോക്ടർ പറഞ്ഞു അവൾ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ആ കാര്യമൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. നോക്കൂ, ഞാനൊരു പ്രായമേറിയ വ്യക്തിയാണ്, ഞാൻ മധ്യവയസ്കനാകുന്നു, അതും പരിഗണിക്കപ്പെടുന്നില്ല. നാം അബ്രഹാമിന്റെ സന്താനമാകുന്നു, ഹല്ലേലൂയ. ഇസഹാക്കിനെ പോലെയല്ല, എന്നാൽ അവന്റെ രാജകീയ വംശമാകുന്നു, വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ കൂടെയാകുന്നു. അബ്രഹാമിന്റെ സന്തതി അന്ത്യകാലത്ത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങിക്കുവരേണ്ടിവരും. അബ്രഹാമിന്റെ സന്തതി, അവന്റെ ശരീരം നിർജ്ജീവമായിരുന്നത് കണക്കിലെടുത്തില്ല, അതൊട്ടും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ദൈവം അത് ചെയ്യുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം അത് ചെയ്യുമെന്ന് കൽപ്പിച്ചിരുന്നു. എന്തുകൊണ്ട്? അതവന് വെളിപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? അത് നിങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ, അതെന്തെങ്കിലും നിങ്ങൾക്ക് വാസ്തവമായിരിക്കുമ്പോൾ നിങ്ങൾക്കത് നടപ്പിലാക്കാൻ കഴിയുകയില്ല, അത് നിങ്ങൾക്ക് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെയും മറ്റു യാതൊന്നും കണക്കിലെടുക്കുകയില്ല. ഡോക്ടർ പറഞ്ഞത് കണക്കിലെടുക്കാതിരിക്കുന്നത് എത്ര അസാധ്യമാകുന്നു. നിങ്ങൾ അമ്മ പറയുന്നതോ അപ്പൻ പറയുന്നതോ പ്രാസംഗികൻ പറയുന്നതോ മറ്റാരും പറയുന്നതോ കണക്കിലെടുക്കുന്നില്ല. നിങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് മാത്രം കണക്കിലെടുക്കുന്നു. അവൻ തന്റെ ശരീരത്തിന്റെ നിർജ്ജീവത്വവും സാറായുടെ ഗർഭത്തിന്റെ നിർജ്ജീവത്വവും പരിഗണിച്ചില്ല, അത് പരിഗണനയിൽ പോലും എടുത്തിരുന്നില്ല. ഹോ ദൈവമേ, അതെന്നെ പിടിച്ചു കുലുക്കുന്നു. തന്റെ ശരീരത്തിന്റെ നിർജ്ജീവത്വവും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം പോലും പരിഗണനയിൽ കൊണ്ടുവന്നിരുന്നില്ല. വിശ്വാസം അതിന്റെ ശയനഭൂമിയെ കണ്ടെത്തുമ്പോൾ യാതൊരു പരിസ്ഥിതികളും അത് കണക്കിലെടുക്കുന്നില്ല. ഒരു ബീജാണു ഒരു സ്ത്രീയുടെ അണ്ഡം കണ്ടെത്തുമ്പോൾ അവ രണ്ടും ഉൽപാദനശേഷിയുള്ളതാണെങ്കിൽ എന്തോ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ഡോക്ടറിന് പറയാൻ കഴിയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകില്ല, നിങ്ങളുടെ ശരീരത്തിലെ ബീജാണുക്കൾ നിർജ്ജീവമാണെന്നും കൂടാതെ അവളുടെ അണ്ഡങ്ങൾ ഒരിക്കലും ഉൽപാദനശേഷിയുള്ളതായിരിക്കില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. എന്നാൽ ആ ഉൽപാദനശേഷിയുള്ള അണ്ഡത്തിലേക്ക് ആ ബീജാണു ഒരു വട്ടം കൂടിച്ചേരാനിടയാകട്ടെ, എന്ത് സംഭവിക്കുമെന്ന് പിന്നെ ശ്രദ്ധിക്കുക. ആ ആൺകുഞ്ഞോ അല്ലെങ്കിൽ ആ പെൺകുഞ്ഞോ അവിടെ ദൃശ്യത്തിലെത്തും. എന്തുകൊണ്ട്? വിശ്വാസം അതിന്റെ ശയനഭൂമിയെ കണ്ടെത്തിയിരിക്കുന്നു. ഉത്പാദന പ്രക്രിയ അതിന്റെ പ്രവൃത്തി തുടങ്ങുന്നു. കോശത്തിന്മേൽ കോശം, ഇതാ ആ കുഞ്ഞു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നു. ആമേൻ. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാക്കണമേ. ഓ ദൈവമേ, ഞങ്ങളെ ഞങ്ങളായിരിക്കേണ്ടതായ പരുക്കന്മാരായ ക്രിസ്ത്യാനികളാക്കണമേ. ദൈവത്തെ തന്റെ വചനത്തിലെടുക്കുന്ന പുരുഷനും സ്ത്രീയും ഞങ്ങളെ ആക്കണമേ. നിങ്ങൾക്കത് വെളിപ്പെടുന്നതുവരെ നിങ്ങളത് ചെയ്യുകയില്ല. എനിക്ക് വേഗം തീർക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധ വിശ്വാസം തന്റെ പ്രവാചകന്റെ വിശുദ്ധ പ്രവൃത്തികളുമായി ഒന്നായി ചേർന്നു. ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധ വിശ്വാസം അബ്രഹാമിന് വെളിപ്പെടുകയുണ്ടായി. അവനത് സ്വീകരിക്കുകയും അവിടെ നിന്ന് വിശ്വാസത്താൽ തന്റെ വിശുദ്ധ പ്രവൃത്തികളെ ആരംഭിക്കുകയും ചെയ്തു. ആ വാഗ്ദത്ത വിത്തിന് വളരുന്നതിന് ഒരു സ്ഥലമുണ്ടായിരുന്നു. അബ്രഹാം പറയുകയാണ്, കൊള്ളാം, നിനക്കറിയാമോ സാറേ, ദൈവം നമുക്ക് ഈ വാഗ്ദത്തം നൽകിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഹാ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു? നോക്കൂ, എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല, അതങ്ങനെ സംഭവിക്കില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. കന്യകമറിയാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ഒരു കന്യക ഗർഭം ധരിക്കുമെന്നോ? കൊള്ളാം, എങ്കിൽ അവരെന്നെ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കളയും. അഥവാ ഞാൻ അങ്ങനെ ചെന്ന് അവരോട് പറയുകയാണെങ്കിൽ അങ്കിൽ എന്തായിരുന്നേനെ? ഇപ്പോൾ അത് ആ ഒരുക്കപ്പെട്ട ശയനഭൂമി ആയിരുന്നില്ലെങ്കിൽ അവൾ അതെല്ലാം വിചാരിക്കുമായിരുന്നു. ഒരു കന്യക ഗർഭവതിയാകും എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒരു ശയനഭൂമി അവിടെ ആ വിത്ത് വന്ന് വീഴുമ്പോൾ അത് അതിന്റെ സ്ഥാനത്തെ എടുക്കുന്നു. അതിനെ യാതൊന്നിനും തടയാൻ കഴിയുകയില്ല. ഇപ്പോൾ നാം ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമാകാം. നോക്കൂ, വിത്തിന് ഒളിക്കുന്നതിന് ഒരു സ്ഥലമുണ്ട്. ദൈവത്തിന് അതറിയാം. അല്ലാത്ത പക്ഷം അവൻ ഒരിക്കലും അബ്രഹാമിന് വാഗ്ദത്തം നൽകുമായിരുന്നില്ല. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ആ വാഗ്ദത്തം എവിടെ ചെന്ന് ചേരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അബ്രഹാമിന് 75 വയസ്സാകുന്നതുവരെ അവൻ അബ്രഹാമിനെ വിളിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ ദൈവത്തിന്റെ മുൻനിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനായിരുന്നു, അതുപോലെ സാറായിമായിരുന്നു. ശ്രദ്ധിക്കുക, അവന്റെ പക്കൽ വായിച്ചറിയുന്നതിന് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. അത് ഇന്ന് നമുക്കുള്ളതുപോലെ എളുപ്പത്തിൽ അവന്റെ വചനം വായിച്ച് അത് പ്രവൃത്തിയിലാക്കിയ മറ്റുള്ളവരെ കാണുന്നതിനുള്ള സാധ്യത അവനില്ലായിരുന്നു. ഓർക്കുക, അവന്റെ പക്കൽ വെളിപാടിനാൽ അതുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥമായ കാര്യം. അത് ഉത്പത്തിയുടെ പുസ്തകത്തിൽ യോസഫിനെ പോലെ അവിടെ യാതൊരു വേദപുസ്തകവും ഇല്ലായിരുന്നു. ഓർക്കുക, മോശ, ഉത്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം എന്നിവ എഴുതി. ഈ കഥാപാത്രങ്ങളിൽ ആരുടെയും പക്കൽ മോശയുടെ ശേഷമല്ലാതെ വായിക്കുന്നതിന് വേദപുസ്തകമില്ലായിരുന്നു. അത് ശരിയല്ലേ? നമ്മുടെ ഈ തകർന്ന അവസ്ഥയിൽ നമ്മെ സഹായിക്കുന്നതിന് ഇന്ന് വേദപുസ്തകം നമുക്കുള്ളതുപോലെ അവർക്കില്ലായിരുന്നു. അവർ വളരെ പരിക്കരായ മനുഷ്യരായിട്ട് അവർക്ക് ദൈവം അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ അതുമായി ഉറച്ചു നിൽക്കുകയും ചെയ്തു. യാതൊന്നും അവരെ ഇളക്കിയില്ല. നമുക്കിപ്പോഴും അതേ പരുക്കമായ വിശ്വാസം അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ ഇപ്പോഴും അതുണ്ടായിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ സമാപിപ്പിക്കുന്നതിന് മുമ്പായി ഈ സമയത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു സാക്ഷ്യത്തെക്കുറിച്ചുള്ള എന്റെ വിശദീകരണത്തെ ക്ഷമിക്കണം. ഇവിടെയുള്ള ട്വിൻ സിറ്റി എന്ന സ്ഥലത്ത് വെച്ച് സഹോദരൻ ബ്രൌണും മറ്റുള്ളവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവിടെ വെച്ച് വേദപുസ്തകത്തിലെ യോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയായിരുന്നു. വേദപുസ്തകത്തിൽ ഒന്നിനും എതിരില്ലാതിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചിരുന്നു. അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും മറ്റുള്ളവർക്കെല്ലാം എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യോസഫിനെതിരായിട്ട് ഒന്നുമില്ലായിരുന്നു. എന്തൊരു മനുഷ്യനായിരുന്നു! ഒരു പരിപൂർണ മനുഷ്യൻ. ക്രിസ്തുവിന്റെ ഒരു പരിപൂർണമായ പ്രതിച്ഛായയാകുന്നു. ഞാനത് വായിച്ചപ്പോൾ ഒരു ദിവസം എന്റെ ചെറിയ പഴയ ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എന്റെ വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരുന്ന മുറിയിലേക്ക് പോയി വാതിൽ തമ്മിൽ അടച്ചിട്ട് പറഞ്ഞു, ദൈവമേ, യോസഫിനെ പോലെ ഒരു മനുഷ്യനു വേണ്ടി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, എന്നെ പോലെ ശാരീരികനായ ഒരു മനുഷ്യൻ, അവൻ നിന്റെ വചനം വിശ്വസിക്കാൻ കഴിയുകയും നിന്റെ വചനത്തെ എടുക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. അവന്റെ സഹോദരങ്ങളാൽ അവൻ വെറുക്കപ്പെട്ടിരുന്നു. അവൻ ആത്മീയനായിരുന്നതിനാൽ അവൻ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ദർശനങ്ങൾ കണ്ടിരുന്നു. അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി അവരെല്ലാം അവനെ വെറുത്തിരുന്നു. അവനതിൽ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. നോക്കൂ, മറ്റുള്ളവരോട് അതങ്ങനെയായിരുന്നില്ല. അവർ അവനെ സ്നേഹിക്കണമായിരുന്നു. അതിനു പകരം അവൻ അവരോടത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഓ, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. അങ്ങനെ ഒരു കാരണമില്ലാതെ അവർ അവനെ എതിർത്തിരുന്നു. ഞാൻ പറഞ്ഞു, അവർ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്നിരിക്കലും ആ മനുഷ്യൻ ഒരിക്കലും ഇളകാതെ അവിടെ തന്നെ ഉറച്ചു നിന്നു. നോക്കൂ, ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഓ ദൈവമേ, ഇതുപോലൊരു മനുഷ്യനു വേണ്ടി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അവിടെ വെച്ച് ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട്, നിനക്കൊരു മകനുണ്ടാകും, നീ അവന് യോസഫ് എന്ന് പേരിടണം എന്ന് എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ബെക്കി പിന്നിലായി അവിടെ ഇരിക്കുന്നു. അവൾ ജനിച്ചിട്ടപ്പോൾ ഏകദേശം ഒരു വർഷമായിരുന്നു. അത് സിസേറിയൻ പ്രസവമായിരുന്നു. എന്റെ ഭാര്യയുടെ കുടുംബത്തിൽ സിസേറിയൻ പൊതുവായിരുന്നു. കാരണം അവരുടെ അസ്ഥികൾ പുരുഷന്മാരുടേതുപോലെ ഉറച്ചതായിട്ട് സാധാരണ സ്ത്രീകളെ പോലെ പ്രസവ സമയത്ത് അത് തുറന്നിരുന്നില്ല. ആ കാരണത്താൽ അവളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടിയിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഇനിയും ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാനിടയാക്കരുത്. കാരണം അവളുടെ ഗർഭപാത്രം ഒരു ബലൂൺ മാതിരി കട്ടികുറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ആ കുഴലുകൾ കെട്ടിവെക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് തന്നെ ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, എങ്കിൽ പിന്നെ അവൾക്ക് ഇനിയും ഒരു കുട്ടി കൂടി ഉണ്ടാകാനിടയാക്കരുത്. അദ്ദേഹം പറഞ്ഞു, നീ അവളെ നശിപ്പിച്ചു കളയാൻ പോവുകയാണ്, അവൾ മരിക്കുന്നതിനിടയാകും. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ഭയങ്കരമായ ഒരു സമയമായിരുന്നിട്ട് അവൾ ഒരു വിധത്തിൽ പുറത്തെടുക്കപ്പെട്ടു. അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, എനിക്കൊരു മകനുണ്ടാകാൻ പോവുകയാണ്, അവന് യോസഫ് എന്ന് പേര് വിളിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. എല്ലാവർക്കും, നിങ്ങളിൽ പലർക്കും അത് ഓർമ്മയുണ്ടാകുമല്ലോ. ഞാനത് എല്ലാവരോടും പ്രഖ്യാപിക്കാൻ തുടങ്ങി. എനിക്കൊരു മകനുണ്ടാകാൻ പോവുകയാണ്, അവന്റെ പേര് യോസഫ് എന്നായിരിക്കും. എത്ര പേരത് ഓർക്കുന്നുണ്ട്? തീർച്ചയായും. എല്ലായിടത്തും, ദേശം മുഴുവൻ എല്ലായിടത്തും ജനങ്ങളോട് പറഞ്ഞു, എനിക്കൊരു മകനുണ്ടാകാൻ പോവുകയാണ്, അവന്റെ പേര് യോസഫ് എന്നായിരിക്കും. അത് ഫിൻലാൻഡിൽ വെച്ച് ആ മരിച്ചുപോയ ബാലനെ ഉയർപ്പിച്ചതുപോലെയായിരുന്നു. അത് സംഭവിക്കുമ്പോൾ സഹോദരൻ ജാക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് സംഭവിക്കുന്നതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോടത് പറഞ്ഞിരുന്നു. അവിടെ ഈ കുട്ടി എപ്രകാരം വസ്ത്രധാരണം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും അവൻ എവിടെ കിടന്നിരുന്നുവെന്നും ഞാൻ പറഞ്ഞിരുന്നു. ദൈവം അപ്രകാരം പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണെന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ അരിസോണയിലേക്ക് പോകുമെന്നും അവിടെ 7 ദൂതന്മാരെ കണ്ടെത്തുമെന്നും എനിക്ക് വെളിപ്പെട്ടിരുന്നു. അപ്പോൾ അവരെന്നോട് ഞാൻ പ്രസംഗിക്കേണ്ടതായ സന്ദേശത്തെ എന്നോട് പറയും. അത് 7 മുദ്രകളായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട്? ടേപ്പുകളും മറ്റും അതുമായി മുന്നോട്ട് പോകും. അത് സംഭവിക്കുകയും ചെയ്തു. മാസികകളും മറ്റുള്ള കാര്യങ്ങളും അതിന്റെ ചിത്രമെടുത്തിരുന്നു. ആകാശത്തിൽ കാണപ്പെട്ട ആ വെളിച്ചം, അതിനെക്കുറിച്ച് ഇതുവരെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നിങ്ങൾ. ക്രിസ്തു ഇപ്രകാരം അവിടെ നിൽക്കുന്നത് കാണപ്പെട്ടതിനെക്കുറിച്ച് സഹോദരൻ ജാക്കിനെ മറ്റും വിളിച്ച് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. സഹോദരൻ ജാക്ക് പറഞ്ഞു, അത് ക്രിസ്തു തന്റെ ഭൗതീകരിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു. ഞാൻ സഹോദരൻ ജാക്കിനെ സ്നേഹിക്കുന്നു. അദ്ദേഹം എനിക്കറിയാവുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും എടുക്കാനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്കത് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇതെങ്ങനെയാകുന്നു? പഞ്ഞി പോലെ വെളുത്ത മുടിയോടുകൂടി യവനക്കാരനെ പോലെ കാണപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ കൃത്രിമ മുടി ധരിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുസ്തകത്തിൽ നോക്കുക എന്ന് ഞാൻ പറഞ്ഞു. ആ ദിവസം അത് സംഭവിച്ചിട്ട് പിന്നെ അത് മേലേക്ക് പോയി. അതിനുശേഷം നിങ്ങൾ ആ ചിത്രം ഒരു വശത്തേക്ക് അയച്ചിരിക്കു. നിങ്ങളുടെ പക്കൽ ലൈഫ് മാസികയുണ്ടെങ്കിൽ അത് ഒരു വശത്തേക്ക് ചരിച്ചു നോക്കുക. അവിടെ അതാ അവൻ. അത്രയും പൂർണ്ണമായും ഹോഫ്മാൻ എന്ന ചിത്രകാരൻ വരച്ച ക്രിസ്തുവിന്റെ തല പോലെ തന്നെ അത് കണ്ടിരുന്നു. ഞാൻ നിന്നിരുന്ന സ്ഥാനത്തേക്ക് നേരെ നോക്കി നിന്നിരുന്നത് ആ ലൈഫ് മാസികയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ എത്ര പേർ അത് കണ്ടിട്ടുണ്ട്? തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് കണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ അത് കാണപ്പെട്ടത് ആ വെളിപാട് ശരിയാണെന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് കൃത്രിമകേശം ധരിച്ചിരുന്നത്? എന്തുകൊണ്ടാണെന്നാൽ ഇംഗ്ലണ്ടിൽ പഴയ ന്യായാധിപന്മാർ, യഹൂദന്മാരായ ന്യായാധിപന്മാർ കൃത്രിമകേശം ധരിക്കുക പതിവായിരുന്നു. അവർ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അത് പരമാധികാരത്തെ കാണിക്കുന്നതിനാണ് അവർ ഈ കൃത്രിമകേശം ധരിക്കുന്നത്. അതവനെ ദൂതന്മാരുടെ ചിറകുകൾ കൃത്രിമകേശമായി ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് കാണിക്കുന്നു. അവൻ പരമാധികാരിയായ ന്യായാധിപതിയാകുന്നു. മറ്റാരുമല്ല, അവനാകുന്നു എന്ന് കാണിക്കുന്നു. അവനെ ആൽഫയും ഒമേഗയുമായി കാണപ്പെടുന്നു. അവിടെ അവനൊരു ചെറുപ്പക്കാരനായി, 30 വയസ്സ് പ്രായമുള്ളവനായി, ഒരു പഞ്ഞി പോലെ വെളുത്ത കൃത്രിമകേശവും ധരിച്ചു നിന്നിരുന്നു. അതവൻ പരമാധികാരിയായ ദൈവമാണെന്ന് കാണിച്ചിരുന്നു. പിതാവ് സകല ന്യായവിധിയും പുത്രന്റെ മേലേൽപ്പിച്ചിരുന്നു. ഈ വെളിപാട് ഒരിക്കലും തെറ്റായിരുന്നില്ല. എങ്ങനെയായാലും സംസാരിക്കുക, അത് കേൾവിക്ക് എങ്ങനെ കേട്ടാലും കാര്യമല്ല. എന്നാൽ വചനത്തിനനുസരണമായി പോകുന്നു. ഇപ്പോൾ ഓർക്കുക, 4 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാകാൻ പോവുകയാണെന്ന് അറിഞ്ഞിരുന്നു. ഇത് യോസഫാണോ വരുന്നതെന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്രകാരമെന്ന് ഞാൻ കരുതുന്നു, എനിക്കറിയില്ല. എന്നാൽ എനിക്ക് യോസഫ് ജനിക്കാൻ പോവുകയാണ്. എന്നാൽ ആ കുട്ടി ജനിച്ചപ്പോൾ അത് സാറായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി പരിഹസിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? നിങ്ങൾ യോസഫിന എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ആ മനുഷ്യൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ദൈവം എന്നോടൊരു മകനുണ്ടാകുമെന്നും അവൻ യോസഫ് എന്ന് പേരിടണമെന്നും പറഞ്ഞു. ഒരു പ്രത്യേക വിഭാഗീയ സഭ വിട്ട് നമ്മളുടെ സഭയിൽ വന്നിരുന്ന 3 പേർ ഞാനിത് പറയുന്നത് കേട്ടിട്ട് സാറ ജനിച്ചപ്പോൾ പറഞ്ഞു, ഹാ, അദ്ദേഹം ഒരു കള്ളപ്രവാചകനാണ്. ഞാൻ പറഞ്ഞു, മഹിതികളെ ഒന്ന് നിൽക്കൂ, ഞാൻ ഒരിക്കലും എപ്പോഴാണെന്ന് പറയുകയോ ദൈവം അതെപ്പോഴായിരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. നിനക്കൊരു മകനുണ്ടാകും എന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അവൻ അബ്രഹാമിനോട്, നിനക്ക് ഇസ്ഹാഖ് ജനിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയത്തിനിടയ്ക്ക് ഇസ്മായിൽ ജനിച്ചു. എന്നാൽ അത് വാഗ്ദത്തത്തെ എടുത്തു കളഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മകൻ ജനിക്കും, ഞാൻ അവന് യോസഫ് എന്ന് പേരിടും. ഡോക്ടർ പറഞ്ഞു, അവൻ ജനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റെവറന്റ്, ഞാനിപ്പോൾ ഈ ഗർഭപാത്ര കുഴലുകൾ കെട്ടിവെക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഒരു വിവാഹം കഴിച്ച് ഈ കുട്ടി ജനിക്കുന്നതിനിടയാക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, അവളിൽ കൂടെ തന്നെ എനിക്ക് മകനെ കിട്ടും. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. എനിക്കത് വേദപുസ്തകത്തിൽ നിന്നും വായിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ അതിന്റെ ഹൃദയത്തിൽ വെളിപാടിനാൽ എഴുതിയിരുന്നു. അത് വിശ്വാസത്താലാകുന്നു. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ ഇടറിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ യോസഫിനായി നർത്തമാക്കിയിരുന്നു കാണും. ഞാൻ പറഞ്ഞു, ഞാൻ യോസഫ് എന്നർത്ഥമാക്കുന്നു. ഡോക്ടർ പറഞ്ഞു, അവൾക്ക് ഇനിയും ഒരു കുട്ടി കൂടി ഉണ്ടാകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അവൾക്ക് ഇനിയും ഒരു കുട്ടി കൂടി ഉണ്ടാകും. 4 വർഷങ്ങൾ കടന്നുപോയി. അവസാനം അവൾ വീണ്ടും ഒരു മാതാവാകാൻ പോകുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇപ്രകാരം എഴുതിക്കൊണ്ട് പറഞ്ഞു, ഒരു കള്ളപ്രവചനം രാജ്യം എല്ലായിടത്തും എഴുതി പരത്തിയിരുന്നു. ഇപ്പോൾ മീട ഈ സമയത്ത് മരിക്കാൻ പോവുകയാണ്. ആ കാരണത്താൽ ബില്ലിയെ നയിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. കൂടാതെ അതിൽ പറഞ്ഞു, ഞാനൊരു സ്ത്രീ ആയതിനാൽ അദ്ദേഹം എന്നെ കേൾക്കുകയില്ല. ഇപ്പോൾ അവന്റെ ഭാര്യയെ കൊല്ലുന്നതിന് ദൈവം അവനോട് അതും ചോദിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവം ക്രിസ്തുവിനെ എന്നെ നയിക്കുന്നതിനായി അയച്ചിരിക്കുന്നു, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. അവ മീട ഒരു യോഗത്തിൽ വെച്ച് സൌഖ്യമാക്കപ്പെട്ട ഒരു നേഴ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അറിയും, അത് ശ്രീമതി മോർഗനാകുന്നു. മേയോസിന്റെ നേഴ്സുമാരിൽ ഒരാളാകുന്നു. അവരുടെ കേസ് വളരെ ഗുരുതരമായ ഒന്നായിരുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ലൂയിവില്ലെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ രേഖകളിൽ അർബുദ രോഗത്താൽ, സാർക്കോമോസ് എന്ന അർബുദ രോഗത്താൽ മരിച്ചവരുടെ രേഖകളിൽ അവൾ ഉണ്ടായിരുന്നു. അവൾ ഇപ്പോൾ ജെഫേഴ്സൺവില്ലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. അവൾ ഇത്രയും വർഷക്കാലമായി ജീവിച്ചിരിക്കുന്നു. കാരണം അവൾ ജീവിക്കും എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. മീഡ അവളെ സ്നേഹിച്ചിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ മാർജി എന്നോടൊപ്പം വരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിൽ, എനിക്ക് ആശുപത്രിയിൽ പോകുന്നതിന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, നാം മാർജിയെ സ്നേഹിക്കുന്നു. എന്നാൽ മാർജി നമ്മുടെ ദൈവമല്ല, മാർജി നമ്മുടെ സഹോദരിയാണ്. അങ്ങനെ ഞാൻ ഗ്രീൻസ് മില്ലിലേക്ക് പോയി. അവളെന്നെ ആകപ്പാടെ ചിന്ന ഭിന്നമാക്കിയിരുന്നു. തീർച്ചയായും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. അതിനാൽ ഞാൻ ഗ്രീൻസ് മില്ലിലേക്ക് പോയി. അവൾ ചോദിച്ചു, ബിൽ, ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയൊക്കെയായാലും ആ കുട്ടി ജനിക്കാൻ പോകുകയാണ്. നിനക്ക് യോസഫിനെ ലഭിക്കാൻ പോകുകയാണ്. അവൾ ചോദിച്ചു, ഇത് അവൻ തന്നെ ആയിരിക്കുമോ? ഞാൻ പറഞ്ഞു, പ്രിയ, എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് യോസഫ് ഉണ്ടാകാൻ പോവുകയാണ്, നമുക്ക് യോസഫ് ഉണ്ടാകാൻ പോവുകയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കാര്യമല്ല, നമുക്ക് യോസഫ് ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ വെളിപാടുകളെല്ലാം എന്നോട് പറഞ്ഞ അതേ ദൈവം തന്നെ ഇതും എന്നോട് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളതിൽ അവൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, ഇതിലും അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിനായി മില്ലിലേക്ക് പോയി. ഞാൻ പ്രാർത്ഥിക്കുന്നതിനായി തുടങ്ങിയപ്പോൾ ആ വെളിച്ചം രണ്ട് മരങ്ങൾക്കിടയിലായി തൂങ്ങി നിന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ വചനത്തിലേക്ക്, പുസ്തകത്തിലേക്ക് തിരികെ പോവുക. ഞാൻ തിരികെ വേദപുസ്തകം എടുക്കുന്നതിനായി വന്നു. അത് കാറിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനതെടുത്ത് തുറന്നപ്പോൾ കാറ്റടിച്ചിട്ട് അത് നാഥാൻ ദാവീദിനോട് സംസാരിക്കുന്ന ഭാഗത്തേക്ക് തുറന്നു. ദൈവം അവനോട്, നീ എന്റെ ദാസനായി ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിന്നെ പുൽപ്പുറത്തെ ആടുകളെ നോക്കി നടക്കുമ്പോൾ, നിന്റെ പിതാവിന്റെ കുറിച്ച് ആടുകളെ തീറ്റി നടക്കുമ്പോൾ എടുത്തു, ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഇതെല്ലാ തരത്തിലും പെട്ട വലിയ പേരുകളല്ല, എന്നാൽ ചില മഹാന്മാരായ മനുഷ്യരെ പോലെയാകുന്നു. ഒരിക്കലും ഒരു ബില്ലിഗ്രാഹനെ പോലെയല്ല, എന്നാൽ ഒരു പേര് അവന് നൽകി. അത് നിങ്ങൾക്കറിയാമല്ലോ. പറഞ്ഞു, ഞാൻ അപ്രകാരം ചെയ്തു. എന്നാൽ എന്റെ ആലയം പണിയുന്നതിന് അവനെ അനുവദിച്ചില്ല. എന്നാൽ അവന്റെ പുത്രൻ, അങ്ങനെ അവന്റെ പുത്രൻ എന്ന് പറയുന്ന ഉടനെ തന്നെ, ഓ, അതവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു, യോസഫ്, അത് ശരി തന്നെ. ഞാൻ നേരെ അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി. അവിടെ ആ കൊച്ചുകുഞ്ഞ് അത്രയും വലുതായിട്ട് അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് അവൾക്ക് കഷ്ടിച്ച് നടക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ വയലിൽ കൂടി ഓടിച്ചെന്ന് അവളുടെ എന്റെ കൈ അവളുടെ തോളിൽ ചുറ്റിക്കൊണ്ട് പറഞ്ഞു, പ്രിയേ, യോസഫ് വരുന്നു, യോസഫ് വഴിയിലാണ്. സിസേറിയൻ ശസ്ത്രക്രിയയിൽ കൂടെ പ്രസവത്തിൽ കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയില്ലെന്ന് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് രാത്രിയിൽ വെള്ളത്തിന്റെ സഞ്ചി പൊട്ടുകയും അങ്ങനെയെല്ലാമായിട്ട് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയുണ്ടായി. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, ഓ ദൈവമേ, നിന്റെ നന്മയൊന്ന് മാത്രം. ഞാൻ അവൾക്ക് ചുംബനം കൊടുത്ത് യാത്ര പറഞ്ഞു, പ്രിയേ, ഇനിയും അധിക സമയം എടുക്കില്ല, യോസഫ് ഇവിടെ എത്തിയിരിക്കും. അവൾ ഇപ്രകാരം ശസ്ത്രക്രിയ നടത്തുന്ന മേശയുടെ പടിവരെ നടന്നുപോയി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നേഴ്സ് തിരികെ താഴേക്ക് വന്നിട്ട് ചോദിച്ചു, റെവറൻ ബ്രണഹാം? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ മാഡം. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് 7 പൗണ്ട് 3 ഔൺസ് തൂക്കമുള്ള ഒരു നല്ല ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്റെ മകനായ യോസഫേ, നിനക്ക് സ്വാഗതം. അതെ ശ്രീമാൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താകുന്നു ഇത്? ഇത് സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരുന്നില്ല. എന്നാൽ അബ്രഹാമൻ ഇത് വെളിപ്പെടുത്തിയ വേദപുസ്തകത്തിൽ അതേ ദൈവം അവളുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വത്തെ പരിഗണിക്കുകയോ അതുമൂലം ഉണ്ടാകാനുള്ള അസാധ്യതയെ ചിന്തിക്കുകയോ ഞങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇടറിപ്പോകാതെ ഇത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. ഡോക്ടർ എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പല വഴിയിലായി വരും. എന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്, അത് പിശാചിന്റെ ഒരു കള്ളമാണ്. അതേ ശ്രീമാൻ, സത്യമാണ്. വിശ്വാസം പ്രവൃത്തിയോടൊപ്പം വാഗ്ദത്തത്തെ നിറവേറ്റുന്നതിനായി ഒരുമിച്ച് പോകുന്നു. നമുക്ക് എളുപ്പമാകാം. രാഹാബ് എന്ന വേശ്യ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടുവെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ തന്നെയാകുന്നു. എന്നാൽ എങ്ങനെ? അവളുടെ വിശ്വാസമായിരുന്നു. അവൾ പറഞ്ഞു, ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. യോശുവ മുടി എങ്ങനെ ചീകിയിരുന്നുവെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുവെന്നോ അവൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ പറഞ്ഞു, നിങ്ങളോടുകൂടെ ദൈവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയുമേ എല്ലാമായിട്ട് ആവശ്യമായിരുന്നുള്ളൂ. അവൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഇന്നത്തെ യഥാർത്ഥ ദർശനം പോലെ ഞാൻ ഒരു നിമിഷത്തിൽ തന്നെ സമാപിക്കുകയാണ്. ഇന്ന് ദൈവത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ ദർശനം പോലെ ഇത് ഈ കാലത്തേക്കുള്ള ഒരു വാഗ്ദത്ത വചനമാകുന്നു. അവർ ചോദിക്കും, സഹോദരൻ ബ്രണഹാം, ഈ ദർശനങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ജനങ്ങൾ അതിൽ ഇടറിപ്പോകുന്നു. പ്രവർത്തികൾ 2:17 പറയുന്നില്ലേ, അന്ത്യകാലത്ത് നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അത് ശരിയല്ലേ? അതാണ് വേദപുസ്തകം പറയുന്നത്. ശരി, ഇപ്പോൾ ഇത് അപ്രകാരമാകുന്നുവെങ്കിൽ മലാക്കിയുടെ 4-ാം അധ്യായത്തിൽ നോക്കി ഇത് ഇന്നത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യമല്ലേ എന്ന് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ അതിൽ വിശ്വസിക്കാൻ കഴിയും? വേദപുസ്തകം അപ്രകാരം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ലൂക്കോസിന്റെ 17:30 എടുത്ത് വായിച്ചു നോക്കുക. യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ ഇപ്പോൾ ഇന്നുള്ള ലോകത്തിന്റെ അവസ്ഥയെ നോക്കുക. സോദോമികളാകുന്നു. ആ രണ്ട് സാക്ഷികളായ ബില്ലിഗ്രഹാമിനെയും ഓറൽ റോബർട്ട്സിനെയും നോക്കുക. അവിടെ അവർ വിഭാഗീയ സഭകളുടെ സാക്ഷികളാകുന്നു. ഒരുവൻ മെത്തഡിസ്റ്റിനും ബാപ്റ്റിസ്റ്റിനും പ്രസ്ബിറ്റേറിയൻകാർക്കും മറ്റൊരുവൻ പെന്തിക്കോസ്തുകാർക്കുമാകുന്നു. ഇതിന്റെയും അതിന്റെയും മറ്റൊന്നിന്റെയും ആകുന്നു. എന്നാൽ ഓർക്കുക, അബ്രഹാം സോദോമിലായിരുന്നില്ല. അവൻ വിളിച്ചു പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരുവൻ അവനോടൊപ്പം നിന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോടൊപ്പം നിന്ന് അവനോട് സംസാരിച്ചവൻ അവനൊരു അടയാളം കൊടുത്തു. അവൻ തന്റെ പുറം തിരിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു, അവൻ കാത്തിരിക്കുന്നതായ കുട്ടി സാറായിക്കുണ്ടാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആമേൻ. തന്റെ പുറം തിരിഞ്ഞിരുന്നു. അവനെ ദൈവം എലോഹീം എന്ന് വിളിച്ചു. നമുക്ക് വിശ്വാസമുള്ളതിന്റെ കാരണത്താൽ അത് ഇന്ന് സംഭവിക്കുന്നു. കൂടാതെ ഇത് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ അറിയുന്നു. കാരണം ഇതും മറ്റുള്ള തിരുവെഴുത്തുകളും ഈ നാഴികയെ ചൂണ്ടിക്കാണിക്കുന്നു. വെളിപാട് 10 പറയുന്നു, 7-ാമത്തെ ദൂതൻ അവന്റെ സന്ദേശത്തിന്റെ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്, അതൊരു രോഗശാന്തിയുടെ യോഗത്തിലല്ല, എന്നാൽ രോഗശാന്തി പിന്തുടരുന്ന സന്ദേശത്തിന്റെ കാലത്താകുന്നു എന്നാണ്. യേശു പ്രസംഗിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. അവൻ രോഗികളെ സൌഖ്യമാക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. ഓ, ആ ചെറുപ്പക്കാരനായ റബ്ബി, ആ പ്രവാചകൻ, അവൻ ആ മഹാനായ വ്യക്തി തന്നെ. നമുക്കവനെ നമ്മുടെ പള്ളിയിൽ വേണം. എന്നാൽ ഒരു ദിവസം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. ഓ ദൈവമേ, അവർക്ക് പിന്നെ അവനെ ആവശ്യമായിരുന്നില്ല. അതെ. ഓ, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ? അവനത് വിശദീകരിച്ചില്ല. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് നിത്യജീവനില്ല എന്നവൻ പറഞ്ഞു. ഞാൻ ഊഹിക്കുകയായിരുന്നു, ചിലപ്പോൾ ചില ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞു കാണും, ഈ മനുഷ്യ രക്തം കുടിക്കുന്ന രാക്ഷസനാണ്, അവന്റെ രക്തം നമ്മെ കുടിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നോക്കൂ, അവരത് മനസ്സിലാക്കിയിരുന്നില്ല, അവനത് അറിഞ്ഞു വരുന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ, അവർക്കൊരു പക്ഷേ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, എന്നാൽ അവർ അവിടെ ഇരുന്ന് എങ്ങനെയായാലും അത് വിശ്വസിച്ചു. ആമേൻ. കാരണം അത് അവർക്ക് വെളിപ്പെട്ടിരുന്നു. അതേ ശ്രീമാൻ, അവർ അത് അറിഞ്ഞിരിക്കുകയും തിരുവെടുത്തത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കഴിയും, അതായത് വളരെയധികം കപടമായ അനുകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ദർശനങ്ങൾ വിശ്വസിക്കാൻ കഴിയും? ഞാനിപ്പോൾ ഒരു നിമിഷത്തേക്ക് ശക്തമായ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. വളരെയധികം കപടമായ അനുകരണങ്ങൾ ചുറ്റുമായിട്ടുള്ളപ്പോൾ എന്റെ സഹോദര ഓർക്കുക, അവരും ഇവിടെ ഈ സമയത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കൃത്യമാണ്. അത് മോശയുടെ കാലത്തെ പോലെ തന്നെയാകുന്നു. മോശ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിനായി ജനങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോൾ അവിടെ എൻഎസും എംബ്രസും നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ആദ്യം അത് ചെയ്തത് ആരാണ്? അതിനുശേഷം ഈ കപടവേഷധാരികൾ വന്നു. കാരണം കപടമായി അനുകരിക്കുന്നതിന് ഒരു യഥാർത്ഥമായത് അവിടെ ഉണ്ടായിരിക്കേണ്ടതാകുന്നു. അവർ യഥാർത്ഥമായതായിരുന്നുവെങ്കിൽ, ഹാ ഇല്ല, നാം നഷ്ടപ്പെട്ടവരല്ല, നാം എവിടെയാകുന്നുവെന്ന് നാം അറിയുന്നു. നോക്കൂ, തിരുവെഴുത്തുകളാലും ദൈവത്തിന്റെ വെളിപാടിനാലും നാം അറിയുന്നു. ആ കാരണത്താൽ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. ഈ മനുഷ്യൻ അവൻ ദർശനങ്ങൾ കാണുകയും മറ്റെല്ലാം ആകുന്നു. അവൻ ഇതെല്ലാം ചെയ്യുകയും ഈ മനുഷ്യന്റെ ഭാര്യയോടൊപ്പം കറങ്ങി നടക്കുകയും ചെയ്യുന്നു. അവൻ മൂന്ന് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. അതൊരംശം പോലും അവനെ ഇളക്കിയില്ല. എന്നാൽ അവർക്ക് അനുകരിക്കാൻ കഴിയാത്തതായി ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുക, അത് വചനമാകുന്നു. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം കഴിയും. അവർക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിയും, അവർ കൊച്ചവെക്കാൻ കഴിയും, ആത്മാവിൽ നൃത്തം ചെയ്യാൻ കഴിയും. അപ്പോഴും പിശാചുക്കളായിരിക്കും, ആ അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. എന്നാൽ ഈ വചനം അവരെ അളക്കുന്നു. മനസ്സിലായോ? അത് ശരിയാണ്. ഇവിടെയാണ് അത് അവസാനം വന്നെത്തുന്നത്. ഓർക്കുക, എൻഎസും എംബ്രോസും മോശയെ എതിർത്ത് നിന്നതുപോലെ ഈ അന്ത്യകാലത്തിൽ ഈ കപടവേഷധാരികൾ ഈ ഭൂമിയിൽ വീണ്ടും എഴുന്നേൽക്കും. അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമുക്കത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് മോശയെ കുലുക്കിയില്ല. മോശ തിരിഞ്ഞിട്ട് യഹോവയുടെ നാമത്തിൽ ഒരത്ഭുതം ചെയ്തപ്പോൾ അതേ കാര്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇതാ കപടമായ അനുകാരികൾ നിന്നിരുന്നു. അതൊരിക്കലും അവനെ നിർത്തിയിട്ട് ഞാനിതിവിടെ വിട്ടിട്ട് വയലിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവനെ നിർത്തിയില്ല. അവൻ അവിടെ തന്നെ നിന്നു. എന്തിനു വേണ്ടി? അതവന് വെളിപ്പെട്ടിരുന്നു. ഹാലലൂയ്യ! അവൻ ദൈവത്തിന്റെ വചനത്താൽ അറിഞ്ഞിരുന്നു. വചനം തന്നെ അവസാനം അവരെ പിടികൂടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. വചനം സ്വയം വെളിപ്പെടുന്ന ഒരു സമയം വരുമെന്നും അപ്പോൾ അവർക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നുമുള്ള ഒരു സമയം വരും എന്നവൻ അറിഞ്ഞിരുന്നു. ഈ കാലം അത്രയും ഞാനും ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അത് ശരിയാണ്, ആ സമയം വരും. എപ്പോഴെങ്കിലും ദൈവം ഒരത്ഭുതത്തെ അയക്കുമ്പോൾ, ഒരു യഥാർത്ഥ അത്ഭുതം, അത് വരുമ്പോൾ മൊത്തം സമ്പ്രദായത്തിന് എല്ലായ്പ്പോഴും ഒരു മാറ്റം വരും. ദൈവം സഭയിലേക്ക് അങ്ങനെ എന്തെങ്കിലും അയക്കുകയും ആ പഴയ സമ്പ്രദായത്തിന് മാറ്റം വന്നിട്ടുമില്ലെങ്കിൽ പിന്നെ അവൻ അയച്ചത് വ്യർത്ഥമാകും. ഒരു സന്ദേശം അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്തുടർന്ന് ഒരു സന്ദേശമുണ്ടായിരിക്കും. യേശു രോഗികളെ സൌഖ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം അവന്റെ സന്ദേശമായ ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു, ഞാൻ അവൻ തന്നെ എന്ന അവന്റെ സന്ദേശവും വന്നു. നോക്കൂ, അവർ അത് വിശ്വസിച്ചില്ല. അവർ അവന്റെ അത്ഭുതങ്ങൾ വിശ്വസിച്ചു. അവൻ അവരോട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തികളിൽ വിശ്വസിപ്പീൻ, അവ ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു. ഹോ ദൈവമേ, സ്തോത്രം. ആദ്യം ആരായിരുന്നു? മോശ. അതിനുശേഷം അവർ അവനെ അനുകരണം ചെയ്തു. എന്നാൽ ആ മഹത്തായ സത്യം അപ്പോഴും ശരിക്കും തെറ്റിനും ഇടയിലായി തന്നെ അവശേഷിക്കുകയും അവർക്ക് ആ സന്ദേശം സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള കലർപ്പില്ലാത്ത സന്ദേശത്തെ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. യൂദാസിന് എല്ലാ വിധത്തിൽപ്പെട്ട അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാഭിഷേക സമയത്ത് അവന്റെ തനിനിറം അവൻ കാണിച്ചു. സാത്താൻ ഈ വചനത്തോളം അടുത്ത് വന്ന് അത്രയും കപടമായ അനുകരണം നടത്താൻ കഴിയും. എന്നാൽ അവന് മുഴുവൻ വചനത്തെയും എടുക്കാൻ കഴിയില്ല. അവനെല്ലാം കൂടി എടുത്തുകൊണ്ടുവരാൻ കഴിയും. എന്നാൽ അതൊരു വചനത്തെ കൂടാതെ ഹൗവയ്ക്ക് കൊടുത്തതുപോലെയായിരിക്കും. അങ്ങനെയാണ് പിശാജ് ഹൗവയോട് ചെയ്തത്. എന്നാൽ അവനത് മറികടക്കാൻ കഴിയുകയുമില്ല. അതെന്തുകൊണ്ടാണെന്നാൽ ആ മൊത്തം കാര്യവും യേശു ക്രിസ്തുവിന്റെ ദേഹമാണ്. നോക്കൂ, ഇപ്പോൾ വചനമാകുന്നു. അവർക്ക് ഈ സന്ദേശത്തെ ഇപ്പോൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ എൻഎസിനും എംബ്രസിനും മോശയുടെ സന്ദേശത്തെ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ കപടമായ അനുകരണ പ്രവൃത്തികൾ വെളിപ്പെട്ടു. കാരണം അവർക്ക് ദൈവത്തിന്റെ വചനത്തെ അവന്റെ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനിലൂടെ ന്യായീകരിക്കപ്പെട്ടത് പിന്തുടരാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇസ്രായേലിയരോടൊപ്പം പുറത്തു വരാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കാരണം അവർ വിഭാഗീയ സഭക്കാരായ മിസ്രയീം കുഞ്ഞുങ്ങളായിരുന്നു. അവർക്ക് ആ വചനത്തെ പിന്തുടരാൻ കഴിഞ്ഞില്ല. അവർ അത് ചെയ്തിരുന്നെങ്കിൽ പിന്നെ അവർക്ക് മിസ്രയീം വിടേണ്ടി വരുമായിരുന്നു. നൈൽ നദി അവർക്ക് നന്നായിരുന്നു, അതിനാൽ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മോശ ചെയ്ത പ്രവൃത്തികൾ അവർക്ക് കപടമായ അനുകരണം ചെയ്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വിട്ടുപോകേണ്ടതായ സമയം വന്നപ്പോൾ അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വന്നു. അപ്പോൾ ദൈവം അവരുടെ മേൽ അത് യഥാർത്ഥമായി ചൊരിയുകയും ചെയ്തു. ഇപ്പോഴും അത് തന്നെയാകുന്നു. അവർ ഒരുപക്ഷെ എല്ലാ തരത്തിൽപ്പെട്ട വ്യാജമായ അനുകരണങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കാം. എന്നാൽ അത് യഥാർത്ഥമായതിനെ മഹത്വപ്പെടുത്തി കാണിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. വിശ്വസിക്കുന്ന ഏതൊരു പൈതലിനും അത് സത്യമാണെന്നറിയാം. അതെ, ഇവിടെ ഇത് നിങ്ങൾ തുറന്ന കാഴ്ചയായി കാണുകയും അപ്പോൾ അവരുടെ കപട പ്രവർത്തികളുടെ ബുദ്ധികേട് വെളിപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ സത്യമായ വചനം നിങ്ങളുടെ വിശ്വാസത്താൽ ന്യായീകരിക്കപ്പെട്ടതാണെങ്കിൽ അത് വെളിപ്പെടുകയും അത് എഴുതപ്പെട്ട മൂലവചനത്തിനനുസരിച്ച് ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം പോലെയായി വെളിപ്പെടുകയും ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ ഇതിനോടൊപ്പം ഇതും കൂടി ചേർത്ത് പറയട്ടെ, അതായത് ഞാൻ ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ ഞാൻ വരുമ്പോൾ എന്റെ കാലത്ത്, അതായത് അത് മശീഹ വരുമ്പോൾ അവൻ ചെയ്യണമെന്ന് കരുതപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ എന്താണോ അതാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവൻ ന്യായീകരിക്കുന്നില്ലെങ്കിൽ എന്റെ ജീവൻ ആ വചനത്തെ അത് ചെയ്യുമെന്ന് പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായി അത് ജീവിച്ച് കാണിക്കുന്നില്ലെങ്കിൽ ഇത് വിട്ടുകളയരുത്.
Jesus saying, you know what the Messiah is supposed to do? Then if that word that
Yesu parayugiyana Masiha endu pravartikkumennulla karyangal ningalkkariyam engil aa vachanam adu ezhuthappettirikkunnathu ennil koodi swayam velippedunnillengil pinne njan avanalla. Amen.
Then the day that I speak of is wrong.
Engil njan parayunna kaalam thettaanu. Yohannan snapakan enne kurichu paranjathu sathyamalla. Masiha cheyyendathaya aa pravartikal njan cheyyunnillengil പിന്നെ ഞാൻ ആ മശീഹ അല്ല. അവൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും എന്ന് പറയപ്പെട്ടവനായിരിക്കും. നിങ്ങൾക്ക് 100 വർഷങ്ങളിലേറെയായി ആ പ്രവാചകൻ ഉണ്ടായിട്ടില്ല. ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുവെങ്കിൽ എന്റെ വർത്തമാനകാല ജീവിതത്തിൽ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവനല്ല. എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ കാലത്തേക്കുള്ള വചനം എന്നിൽ വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ തന്നെ അവനും വാഗ്ദത്തം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓ ദൈവമേ, ഇതെത്രയും തെളിഞ്ഞു കാണപ്പെട്ടിരിക്കാൻ കഴിയുമോ അത്രയുമാകുന്നു ആ വാഗ്ദത്തം നിറവേറാൻ. അങ്ങനെ ആ കാലത്തേക്കുള്ള വാഗ്ദത്തം എന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞു, പിന്നെ ഞാൻ അവൻ തന്നെ. അതുകൊണ്ട് ഞാൻ ആരാകുന്നുവെന്ന് നിങ്ങൾക്ക് കഷ്ടിച്ചു പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ കാലത്തേക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ നോക്കുക. ആമേൻ. വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ നോക്കുക. ആ പ്രവൃത്തികളിൽ ഓരോന്നും എന്നെ നിവൃത്തിയാകുന്നില്ലെങ്കിൽ പിന്നെ എന്നെ വിശ്വസിക്കേണ്ട. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് വേദപുസ്തകം എന്താണ് പറയുന്നത് നോക്കുക. അത് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ശരിയല്ല. ഈ വ്യാജമായ കാര്യങ്ങൾ ഇവിടെ ഇല്ലാതെയും അതുപോലെയുള്ള ഈ മറ്റു കാര്യങ്ങളും കൂടാതെ സംഭവിക്കേണ്ടതായ മറ്റു കാര്യങ്ങളും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തെറ്റാണ്. എന്നാൽ അത് അങ്ങനെയാകുന്നുവെങ്കിൽ യേശു പറഞ്ഞു, പിന്നെ ഞാൻ അവനാകുന്നു. ആമേൻ. ഞാൻ തന്നെ വരുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ. ഓ ദൈവമേ, അവന്റെ കാലത്തെ അതേ കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതവനെ മശീഹ എന്ന് ന്യായീകരിക്കുകയും ചെയ്തു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ സഹോദര, ലൂക്കോസിന്റെ 17:30 യേശുക്രിസ്തു തന്റെ വരവിന് മുമ്പായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ലോകം സൊദോമിന്റെ അവസ്ഥയിൽ എത്തിച്ചേരും, ദൂതന്മാർ പുറപ്പെട്ടു പോകും എന്നീ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കും. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നുവെന്ന് എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ അത് സംഭവിക്കുന്നെങ്കിൽ പിന്നെ അത് അവനാകുന്നു എന്ന് വിശ്വസിക്കുക. ആ നാളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടും. ആമേൻ. മനുഷ്യപുത്രൻ ജഡത്തിൽ വെളിപ്പെടും. സഭയായ നിങ്ങൾ സൊദോമിന്റെ കാലത്തിന് തൊട്ടു മുമ്പ് സംഭവിച്ചതുപോലെ അവരിൽ നിന്നെല്ലാം വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തിന്റെ വാഗ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കും. സ്തോത്രം. അതിനുശേഷം ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പരാജയപ്പെടാത്ത ഈ ദർശനത്തിൽ കൂടെ, ഒരിക്കലും പരാജയപ്പെടാത്ത വാഗ്ദത്തങ്ങളിൽ കൂടെ, വേദപുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല അപ്പസ്തോലിക അടയാളങ്ങളാലും മലാക്കി 4-നാലും ഹോ വെളിപാട് 10:7-നാലും അങ്ങനെ നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളാലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും മറ്റെല്ലാ രീതിയിലുമാകുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുകയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ സത്യമാണ് പറഞ്ഞതെന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് അവന്റെ ആത്മാവിന്റെ വെളിപ്പെടുത്തൽ മണവാട്ടിയെടുത്തു കൊണ്ടുപോകും. ആ വിശ്വാസം, ആ വെളിപാട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തന്നെയാ നാഴിക എന്ന് വീഴാനിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
Dear God, who was manifested in the flesh in the person of Jesus Christ, that raised up from the dead the third day according
to the scriptures, and ascended on high, and sat at the right hand of the Father,
God, to the Pentecostal church of this day,
ദൈവമേ, ഈ കാലത്തെ പെന്തിക്കോസ്റ്റ് സഭയ്ക്ക് കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കി കൊടുത്തിരിക്കുന്നുവല്ലോ കർത്താവെ. അവരിൽ ചിലർ ഒരുപക്ഷെ ഇവിടെ സന്നിഹിതരായിരിക്കുകയും ചിലർ ലോകത്തെവിടെയെങ്കിലും ഈ ടേപ്പുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു പെന്തിക്കോസ്റ്റ് സന്ദേശമല്ല, എന്നാൽ ഇത് മണവാട്ടിയെ വിളിച്ചു വേർതിരിക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കാൻ നീടയാക്കണമേ. പെന്തിക്കോസ്റ്റ് സന്ദേശം കൃപാവരങ്ങൾ സഭയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇത് സോദോം കത്തി നശിക്കുന്നതിനു മുമ്പ് മണവാട്ടിയെ വിളിച്ച് വേർതിരിക്കുന്നതിനായി വരേണ്ട ഒരു സന്ദേശമാകുന്നു. സ്നേഹവാനായ ദൈവമേ, അവരിത് മനസ്സിലാക്കാൻ ഇടയാക്കണമേ. ഞാനിത് വിശ്വസിക്കുന്നു, കാരണം ഇത് നിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വെളിപ്പെട്ടിരിക്കുകയും ന്യായീകരിക്കപ്പെട്ട് മുഴുവൻ ലോകത്തിനും വെളിപ്പെട്ടതാകുന്നു. തീർച്ചയായും കർത്താവേ, നിന്റെ കൂട്ടം എല്ലായ്പ്പോഴും ചെറിയ കൂട്ടമാകുന്നു. എന്നാൽ നീ പറഞ്ഞു, ചെറിയ കൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനാൽ ദൈവമേ, ആ മനുഷ്യർ അവരുടെ ബുദ്ധിയിൽ നിന്ന് മാറി, അവർ ശരിയാണെന്ന് ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി തിരുവഴുത്തിലേക്ക് നോക്കുന്നതിനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നതുപോലെ ബാബിലോണിന്റെ ഭയങ്കരമായ നാശ സമയത്ത് രാജ്ഞി ചിന്തിച്ചതുപോലെ ചെയ്യാനിടയാക്കണമേ.
There is a man among you named Daniel.
അവൾ പറഞ്ഞു, തിരുമേനിയുടെ അപ്പന്റെ രാജ്യത്തിൽ ദാനിയൽ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. പെന്തക്കോസ്തന്റെ പിതാവ് അവന്റെ രാജ്യത്തുണ്ടായിരിക്കുകയും അവൻ സകല സംശയങ്ങളെയും ഇല്ലാതാക്കുന്നവനായിരുന്നു. ഇപ്പോൾ കർത്താവെ, പെന്തക്കോസ്തന്റെ രാജ്യത്തുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ് മാർട്ടിൻ ലൂതറിന്റെ കാലത്തും ജോൺ വെസ്ലിയുടെ കാലത്തും തുടർന്ന് ജോൺ സ്മിത്ത്, അലക്സാണ്ടർ ക്യാമ്പേൽ, അങ്ങനെ തുടർന്നുള്ള കാലങ്ങളിൽ കൂടി ഉണ്ടായിരുന്നു. അവൻ സംശയങ്ങൾ ഇല്ലാതാക്കുന്നവനാണ്. അവൻ മാനുഷ്യ ചിന്തകളെ ഇല്ലാതാക്കി. ലൂഥറിന്റെ കാലത്ത് ആ മനുഷ്യൻ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞു. മെത്തഡിസ്റ്റുകാരുടെ കാലത്ത് അവൻ സകല സംശയങ്ങളെയും ഇല്ലാതാക്കിയിട്ട് അവർ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു. പെന്തക്കോസ്തുകാരുടെ കാലത്ത് അവർ അന്യഭാഷ സംസാരിക്കുകയും ദിവ്യരോഗശാന്തിയിൽ കൂടെയും മറ്റുമായി അതിന്റെ വെളിപ്പെടുത്തൽ നൽകുകയും പെന്തക്കോസ്തുകാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സകല സംശയങ്ങളെയും ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ ദൈവമേ, അവർ സംഘടന രൂപീകരിച്ച് നേരെ തിരികെ മാനുഷിക ആശയങ്ങളെ എടുത്തിരിക്കുന്നു. ആ കാരണത്താൽ ഇപ്പോൾ ഇവിടെയുള്ള തിരുവഴുത്തിൽ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രകാരം ഇപ്പോൾ ആ മണവാട്ടി വിളിച്ചു വേർതിരിക്കപ്പെടുകയും ലോകമുമ്പാകെ അത് ഓരോ രാത്രിയിലും വായിക്കുകയും ഞങ്ങളുടെ കണ്ണുകളാൽ അത് കാണുകയും ചെയ്യുന്നു. ദൈവമേ, ഇത് സകല മനുഷ്യരുടെ ഹൃദയത്തിലെ സംശയങ്ങളെയും ഇല്ലാതാക്കി തീർക്കണമേ. അവർ പരിപക്വതപ്പെട്ട് കളകളെ പോലെ കത്തിയരിക്കപ്പെടുന്നതിനിടയാകാതെ കളപ്പുരയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നതിന് നീതി സൂര്യനായ പുത്രന്റെ വെളിച്ചത്തിലേക്ക് ഓടിപ്പോകുന്നതിനിടയാക്കി അവർ കളപ്പുരയിലേക്ക് എടുക്കപ്പെടാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയവുമായി ഇടപെടാനിടയാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയുടെ നിരക്കായി ഏകദേശം 20 മിനിറ്റോളം എടുക്കാൻ പോവുകയാണ്. നാം പ്രാർത്ഥനയുടെ നിര എളുപ്പം തന്നെ ശരിയാക്കിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പ്രാർത്ഥിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എത്ര കാർഡുകളോളം വിതരണം ചെയ്തപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ബില്ലിയോട് ഒരു വട്ടം പോലും ചോദിച്ചിരുന്നില്ല. നീ ചെന്ന് കുറച്ച് പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യുക എന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി. അങ്ങനെ അവൻ വന്ന് എന്നെയും അവന്റെ അമ്മയും എല്ലാവരെയും കുറച്ചു നേരം മുമ്പ് കൊണ്ടുവന്നു. ശരി, നീ ഇപ്പോൾ 100 തൊട്ടാണോ അതോ 1 തൊട്ട് 100 വരെയാണോ തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താകുന്നു? 1 തൊട്ട് 100 വരെ. ശരി, പ്രാർത്ഥനയുടെ കാർഡ് ഒന്നെടുക്കാം. അത് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ എനിക്ക് കാണുന്നതിന് വേണ്ടി കൈ ഉയർത്തുക. അത് കഴിയില്ലെങ്കിൽ എഴുന്നേൽക്കുക. അത് കഴിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എടുത്തുകൊണ്ടുവരാം. പ്രാർത്ഥനയുടെ കാർഡ് ഒന്ന് എളുപ്പമാകട്ടെ. ആരുടെ പക്കലാണത്? നിങ്ങൾ എന്ത് പറഞ്ഞു? എ 1, ക്ഷമിക്കണം, എ. ഇവിടെയുള്ള മഹിളയ്ക്ക് നിങ്ങളുടെ പക്കൽ ആ കാർഡാണോ? മഹിളെ, നിങ്ങൾ നേരെ ഇവിടെ കടന്നു വരുമോ? എ നമ്പർ 2 ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എളുപ്പം കൈകളെ ഉയർത്തുക. ഇവിടെ തന്നെ മഹിളെ വരിക. നമ്പർ 3, ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കും തന്നെ കാർഡ് കിട്ടിയിട്ടില്ലേ? അതെ, ശരി, നിങ്ങൾക്കത് ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. 3:4-5 നമുക്ക് നോക്കാം. ഇവിടെ 1:2-3:4-5 ശരി, അവരിവിടെ ആയിരിക്കുന്നു. 5:6-7:8-9:10 ശരി, നിരയിലാകുക, നിരയിലായി നിൽക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഇപ്രകാരം വീശി കാണിക്കുക, അപ്പോൾ അവർക്ക് നിങ്ങളെ ഇവിടെ എടുത്തുകൊണ്ടുവരാൻ കഴിയും. കാർഡുകളില്ലാത്തവരോട് ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല, ഞാൻ ചോദിച്ചിരിക്കാമെന്ന് മാത്രം. ഇപ്പോൾ നോക്കൂ, ഇവിടെ വികലാംഗരായ ജനങ്ങളെ നോക്കുക. അദ്ദേഹത്തിന് നേരത്തെ വരേണ്ടതായി ഞാൻ കരുതിയിരുന്നു, കാരണം ഞാൻ നേരത്തെ വരണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാർഡിന്റെ ആവശ്യമില്ല, ഞാൻ പഠിപ്പിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ മതി. നോക്കൂ, അത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. അത് വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ഡസൻ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി പോയാലും അതൊരംശം പോലും നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾക്കതറിയാമോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കാം. എന്റെ മുട്ടിൽമേൽ നിന്ന് നിങ്ങളുടെ മേൽ കൈവച്ചിട്ടുണ്ടാകാം. നിങ്ങളെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിൽ അത് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കാം. എന്നാൽ ദൈവം തന്റെ കൃപയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൌഖ്യമായി എന്ന് വെളിപ്പെടുത്തുമ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ നിരയിലോ മറ്റെവിടെയോ ആയിരിക്കേണ്ട ആവശ്യമില്ല, അതെങ്ങനെയായാലും നിവൃത്തിയാക്കപ്പെടും. ശരി, 4:1-2-3-4-5:6-7:8-9-10-11-12-13-14-15 ശരി, 16:17-18:19-20 ഞാൻ വിളിച്ചവരിൽ ആരുടെയെങ്കിലും പക്കൽ ഒരു കാർഡ് ഉണ്ടായിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. നിങ്ങൾക്ക് കാർഡ് കിട്ടിയിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നു. ശരി, വിശ്വസിക്ക മാത്രം. പലപ്പോഴും രാത്രി മുഴുവൻ അവിടെ ഇരുന്നു കൊണ്ട് പാവം അന്നാജിയൻ പിയാനോയിൽ പാടിയിരുന്നത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ എല്ലാവരും ശാന്തരായി ഭയഭക്തിയോടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക മാത്രം.
1-15
ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുകൾ 1-15 വരെയാകുന്നു എന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കുക മാത്രം. അവരിവിടെ ചെറുതായെന്ന് തിരക്ക് കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താണ് നിങ്ങൾ പറയുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇപ്പോൾ നിങ്ങൾ കൂടുതലായിരിക്കുന്നു. ഞങ്ങൾ വിളിച്ചതിലും കൂടുതൽ പേരായിരിക്കുന്നു. അത് ശരി. നിങ്ങൾ എവിടെയായാലും നിശബ്ദരായി നിൽക്കുക. ആരും തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ നമ്പർ വിളിക്കുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ അധികം ആളുകൾ നിൽപ്പുണ്ടായിരിക്കില്ല എന്ന് നമുക്കറിയാൻ കഴിയും. കർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണാതെ വണ്ണം ഇവിടെ നിൽക്കുന്നവർ അത് മറച്ചു കളയുന്നതിനിടയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ തുവാലകൾക്കായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, രോഗികളും പീഡിതരുമായ അവരുടെ അടുക്കൽ നിന്നെത്തിയിരിക്കുന്ന ഈ തുവാലകൾ ഇതാ ഇവിടെ കിടക്കുന്നു. കർത്താവെ, ഈ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ, യഹൂദായുടെ പുസ്തകത്തിൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് നീ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. വിശുദ്ധന്മാരുടെ ശരീരത്തിൽ നിന്ന് തുവാലകളും മറ്റും എടുത്തുകൊണ്ട് പോയിരുന്നത് അവർ വിശേഷ തരത്തിൽപ്പെട്ട മനുഷ്യരായതുകൊണ്ടായിരുന്നില്ല, എന്നാൽ അവർ വിശ്വസിക്കുന്ന ജനങ്ങളായിരുന്നതിന്റെ കാരണത്താലാകുന്നു. അവരും നമ്മെപ്പോലെ മാനുഷിക വികാരങ്ങളുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. ഏലിയാവ് അതേപോലെയുള്ള ഒരു മനുഷ്യനായിട്ട് മഴ പെയ്യുന്നതിന് അവൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദൈവമേ, ജനങ്ങൾ മാനസാന്തരപ്പെടുന്നതിനായി അവൻ അപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നീ അതവന് വെളിപ്പെടുത്തി കൊടുക്കുകയും നിന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിനായി ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. നീ പ്രവാചകനൊരു ദർശനം നൽകിയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഈ ജനങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏലിയാവല്ല, അവനോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ അവന്റെ ജീവനും ആത്മാവും ഇന്നും തുടർന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് സ്നേഹവാനായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ നീ ആദരിക്കണമേ. ഞങ്ങൾ ഈ തുവാലകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട് ഇത് രോഗികളുടെ മേൽ വയ്ക്കപ്പെടുമ്പോൾ അവർ വിമുക്തരാകാനിടയാക്കണമേ. പിതാവേ, ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ നിത്യതയെ അഭിമുഖീകരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ലോകം ഭ്രാന്തായി തീർന്നിട്ട് കൊലപാതകവും കൊച്ചു പെൺകുട്ടികളെ ബലാത്കാരമായി പിടിച്ചിട്ട് കഷണം കഷണമായി മുറിക്കുകയും ചെയ്യുന്നു. ജനങ്ങളോ, പുരുഷന്മാർ സ്ത്രീകളെ പോലെ തലമുടി ധരിക്കുന്നു. സ്ത്രീകൾ പുരുഷന്മാരെ പോലെയുമായിട്ട് അവർ വെറുതെ വൈകൃതമാക്കുകയാണ്. ഈ മനുഷ്യവർഗം മരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നു. സഭയും മരിക്കുന്നു. ഓ ദൈവമേ, ജീവനെ കൊണ്ടുവരണമേ. ഓ ദൈവമേ, ജീവനെ, വിശ്വാസത്തിന്റെ ജീവനെ കൊണ്ടുവരണമേ. കർത്താവെ, ജനങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കണമേ. എനിക്ക് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ നീ ഒരുവന് മാത്രമേ അവരെ സൗഖ്യമാക്കാൻ കഴിയുകയുള്ളൂ. അതെ, നീ ഒരുവന് മാത്രമേ അവരെ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. പിതാവെ, അവരിൽ ഓരോരുത്തർക്കും വേണ്ടിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കരങ്ങൾ അതിന്മേൽ വെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഇത് അനുവദിച്ച് തരണമെന്നും ഈ ജനങ്ങളെ സൗഖ്യമാക്കണമെന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ മൈക്ക് പ്രവർത്തിക്കുന്നതാണോ സഹോദര? നിങ്ങൾക്കിത് ശരിയായി കേൾക്കാൻ കഴിയുമോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഇപ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്റെ ഹൃദയം ഇവിടെ ഈ കസേരകളിലും കിടക്കകളിലും സ്ട്രെച്ചറുകളിലും കിടക്കുന്ന ജനങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നു. അവർക്കൊരു പ്രാർത്ഥനയുടെ കാർഡ് പോലും കിട്ടിയിട്ടില്ല. എന്നാൽ നോക്കൂ സഹോദര, ഈ ജനങ്ങളുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡുകൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ അതിന്റെ അർത്ഥം സൗഖ്യപ്പെടാൻ പോകുന്നു എന്നല്ല. ഇവിടെ ശ്രോതാക്കളായി ജനങ്ങൾ ഇരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ അർത്ഥം അവരും സൗഖ്യപ്പെടാൻ പോകുന്നു എന്നില്ല. അതിന്റെ അർത്ഥം അവർ സൗഖ്യപ്പെടും അല്ലെങ്കിൽ സൗഖ്യപ്പെടുകയില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. അതെല്ലാം ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? അത്രമാത്രം അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസമാകുന്നു. ശരിയെങ്കിൽ ഇത് സത്യമാണെന്ന് എത്ര പേർക്കറിയും? നിങ്ങൾ എത്ര മതഭക്തിയുള്ളവനായാലും നിങ്ങൾ എത്ര നല്ലവനായാലും മോശമേറിയവനായാലും അതൊരു കാര്യമല്ല. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീഴുന്നതുവരെ നിങ്ങൾ ഒരിക്കലും സൗഖ്യം പ്രാപിക്കുകയില്ല. ഈ വലിയ അത്ഭുതങ്ങളും അത്ഭുത പ്രവർത്തികളും വീര്യപ്രവർത്തികളും ഈ കാലമൊക്കെയും ദൈവം നടത്തി വന്നിരിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം? ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വന്ന് ഈ നിരയിൽ നിൽക്കുന്നത് ദൈവം നിങ്ങളെ ഈ നിരയിൽ നിൽക്കുന്നതിന് തെരഞ്ഞെടുത്തതുകൊണ്ടല്ല, അത് അതുകൊണ്ടല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ കാർഡ് കിട്ടിയിരിക്കുകയും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് മാത്രമാകുന്നു. ഇത് തുടങ്ങിയത് തന്നെ ഇവിടെയുള്ള എന്റെ സഹോദരനായ ബഹുമാനപ്പെട്ട സഹോദരൻ ഗേൾസ് ഹോട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. അത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം വിശ്വാസത്താൽ രോഗികളെ സൗഖ്യമാക്കി എന്ന് വിശ്വസിച്ചതുകൊണ്ടായിരുന്നു. അതിനൊരിക്കലും മാറ്റമുണ്ടായിട്ടില്ല. എന്നാൽ കൃപാവരങ്ങളെ, ഈ അവസാന കാലത്ത് അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന കൃപാവരങ്ങളെ ചേർക്കുക മാത്രം ചെയ്തിരിക്കുന്നു. അങ്ങനെ അവനത് ചെയ്യേണ്ടത് കൊണ്ടായിരുന്നില്ല. എന്നാൽ അവനത് വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യേണ്ടതാകുന്നു. കാരണം അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. അവൻ അതേ കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയും അത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കുകയില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുകയോ നിങ്ങൾക്ക് സ്വയം തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയുകയോ പറ്റുകയില്ല. ദൈവത്തിന് നിങ്ങൾക്കത് നൽകേണ്ടിയിരിക്കുന്നു. അത് വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃപാവരമാകുന്നു. അത് നിങ്ങളുടെ വിശ്വാസമല്ല, ദൈവത്തിന്റെ വിശ്വാസമാകുന്നു. നിങ്ങളുടെ ബുദ്ധിപരമായ വിശ്വാസം അത് നന്നായിരിക്കുന്നു, വിശ്വസിച്ചെന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലെത്താതെ അത് കഴിയുകയില്ല. നോക്കൂ, നിങ്ങളുടെ ബുദ്ധിപരമായ വിശ്വാസത്തിന് അത് ചെയ്യുന്നതിനായി സ്വീകരിക്കാൻ കഴിയും. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുവരെ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുക. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുവരെ തുടർച്ചയായി അത് വിശ്വസിക്കുക. എന്നാൽ അവനത് വെളിപ്പെടുത്തി തരും. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്താണ് അവിടെ പറഞ്ഞത്? അതെ ശ്രീമാൻ, ദൈവം ഹിസ്കിയാവ് രാജാവിന്റെ അടുക്കൽ ഒരു പ്രവാചകൻ അയച്ചിട്ട് അവനോട്, നീ ആ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ പോകുന്നില്ല, ദൈവം ഇപ്രകാരം അറിയിച്ചിരുന്നു, നീ ആ കിടക്കയിൽ തന്നെ മരിക്കും എന്ന് പറയിപ്പിച്ചു. ശരിയല്ലേ? എന്നാൽ ആ പ്രവാചകൻ തിരിഞ്ഞിട്ട് അല്ല, ആ രാജാവ് ചുമരനോട് നേരെ തന്റെ മുഖം തിരിച്ച് കൈപ്പോടും കണ്ണുനീരോടും കൂടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് 15 വർഷങ്ങൾ കൂടി നീട്ടിത്തരണം, കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിച്ചു. ഇപ്പോൾ രാജാവ് എന്ന് പറയുന്നത് ലോകത്തിന് ഭരണാധിപരമായ രീതിയിൽ ഒരു മഹാനായ വ്യക്തിയാകുന്നു. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചയിൽ പ്രവാചകൻ വലുതാകുന്നു. അത് ദൈവത്തിന്റെ രാജാവാകുന്നു. എന്നാൽ ഇത് ദൈവത്തിന്റെ പ്രവാചകനാകുന്നു. അതുകൊണ്ട് ദൈവം തന്റെ പ്രവാചകനോട് എന്ത് ചെയ്യണമെന്നുള്ളതിനെ, അത്തിപ്പഴക്കട്ട എടുക്കുന്നതിനെയും മറ്റും കുറിച്ച് വെളിപ്പെടുത്തി കാണിച്ചു. നിങ്ങൾക്കതറിയാമല്ലോ. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. കാരണം സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും എന്ന് തിരുവെഴുത്ത് ഞാനിവിടെ പ്രസംഗിച്ചിരിക്കുന്നു. സഭയുടെ കാലം വെളിപ്പെടുത്തുമ്പോൾ എന്നാണോ? അല്ല, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ എന്നാകുന്നു. വെളിപ്പെടുത്തുക എന്നാൽ എന്താണ്? അറിയിക്കുക. അത് ശരിയല്ലേ? വെളിപ്പെടുത്തുക. മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന നാളിൽ അത് സോദോമും ഗൊമറയും പോലെ ആയിരിക്കും. അത് ശരിയല്ലേ? ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് നോക്കുക. അവർക്ക് സോദോമിലേക്കും ഗൊമറയിലേക്കും രണ്ട് മുഖ്യ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു കൂട്ടം ശീതോഷ്ണവാന്മാരായ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അത് ശരിയല്ലേ? അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് ദൂതന്മാർ, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, സോദോമിലും ഗൊമറയിലും പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ അബ്രഹാമിന്റെ കൂട്ടത്തോടൊപ്പം ഇവിടെ നിന്നിരുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ നോക്കുക, സഭയുടെ മൊത്തമായ ചരിത്രത്തിൽ ഒരിക്കലും HAM എന്ന് അവസാനിക്കുന്ന പേരോടുകൂടിയ ഒരു സാർവലൌകിക ദൂതൻ ഇതുവരെയും സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. GRAHAM ഗ്രഹാം എന്ന പേരിന് 6 അക്ഷരങ്ങളാണുള്ളത്. GRAHAM. എന്നാൽ അബ്രഹാമിന്റെ പേര് ABRAHAM എന്ന 7 അക്ഷരങ്ങളാണുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് സാർവലൌകിക സഭ മനുഷ്യന്റെ 6 അക്ഷരങ്ങളോട് കൂടിയിരിക്കെ ഒരു മനുഷ്യനിർമ്മിതമായ സംഘടനയായിരിക്കെ തന്നെ അവരുടെ ദൂതനെ സ്വീകരിച്ചിരിക്കുന്നു. അവർക്ക് സാങ്കി, മൂഡി, ഫിന്നി, നോക്സ്, കാൽവിൻ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരിക്കലും ഒരു എച്ച്എം ഹാം ഉണ്ടായിരുന്നിട്ടില്ല, ശരിയല്ലേ? എന്നാൽ അവർക്കത് ലഭിച്ചിരിക്കുകയും അവൻ ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ട ഒരു ദൂതനായിട്ട് അവൻ തനിക്ക് കഴിയാവുന്നിടത്തോളം ആ ഭിത്തികളോട് ഇതിനെ വിട്ട് പുറത്തു വരുവിൻ, മാനസാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ നശിക്കും എന്ന് ശാസിക്കുന്നു. എന്നാൽ ഓർക്കുക, ആ തെരഞ്ഞെടുക്കപ്പെട്ട, മുൻനിയമിക്കപ്പെട്ട, ആ മുൻ നിർണയിക്കപ്പെട്ട ഉടമ്പടിക്കാരായ അബ്രഹാമിന്റെ കൂട്ടം, അവർക്കും ഒരു ദൂതനുണ്ടായിരുന്നു. അതെ, അവൻ എന്ത് ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക. അവൻ അവർക്ക് അഗ്നി ആകാശത്ത് നിന്ന് വീഴുന്നതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിനോട് അടയാളം നൽകി. ഇപ്പോൾ അത് അഗ്നിയായിരിക്കുന്നു, അത് അണുശക്തിയാലുള്ള അഗ്നി. ദൈവത്തിന്റെ ക്രോധം അതാണ് വരുന്നതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ദൂതൻ ചില കാര്യങ്ങൾ ചെയ്തു. തനിക്ക് പുറംതിരിഞ്ഞിരുന്ന ഒരു സ്ത്രീയോട് അവളെക്കുറിച്ച് അവൻ സംസാരിക്കുകയുണ്ടായി. അവൻ അവളോട് സംസാരിക്കുന്നതായ കാര്യങ്ങളിൽ അവൾ സംശയിക്കുന്നുവെന്നും അവൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഉള്ള അവസ്ഥയെക്കുറിച്ചും അവളോട് പറയുകയുണ്ടായി. അത് ശരിയല്ലേ? മനുഷ്യപുത്രൻ ആ നാളുകളിൽ സ്വയം ഇതേ രീതിയിൽ വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ശരി, അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, ഇവിടെ ഇതാ ഒരു മഹിള നിൽക്കുന്നു. സഭയുടെ അദൃശ്യ സംയോജനത്തിന്റെ ക്രിസ്തുവിൽ മണവാട്ടിയും ആ ദൂതനും ഇപ്പോൾ ഇവിടെയായിരിക്കുന്നു. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇപ്പോൾ അവൻ തന്റെ പ്രവാചകന്മാരിൽ കൂടി മാത്രം സംസാരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു, പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ അവൻ ഒന്നും ചെയ്യുന്നില്ല. ആമോസ് 3:7 അവൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ് ചെയ്തിരുന്നത്. തന്റെ രീതി അവൻ ഒരിക്കലും മാറുന്നില്ല. പ്രവാചകൻ ഒരു സത്യപ്രവാചകനാണെങ്കിൽ ദൈവം അവനോട് സംസാരിക്കുന്നത് മാത്രമേ അവന് പറയാൻ കഴിയുകയുള്ളൂ. അത് ശരിയല്ലേ? അത് സത്യമാകുന്നു. ഇപ്പോൾ ഈ സ്ത്രീയെ നേരിട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കുഴപ്പം എന്താണെന്ന് അവൻ എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അവൾ ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നു. അത് അവരുടെ സ്ഥാനത്തിലാകുന്നു. അവൾക്കൊരു മകനുണ്ട്. അവൻ ഒരു തരത്തിൽപ്പെട്ട മാനസികാവസ്ഥയിൽ കഷ്ടപ്പെടുകയും അത് അവരുടെ മനസ്സിൽ മാനസികമായും കൂടാതെ മറ്റ് കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അത് സത്യമാണ്, ശരിയല്ലേ? നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് അത് നങ്കൂരമിട്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നുവെന്നും നിങ്ങളത് പ്രാപിക്കാൻ പോവുകയാണെന്നും നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പോയിക്കൊള്ളൂ, കർത്താവ് യേശു നിങ്ങളെ സൗഖ്യമാക്കും. അതെ, നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ? ഇപ്പോൾ ഈ സ്ത്രീയെ നേരിട്ട് നോക്കാതെ കർത്താവായ യേശുവിന് അവളുടെ കുഴപ്പങ്ങളെ എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേരത് വിശ്വസിക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരിക്കലും യാതൊന്നും തന്നെ ഞാൻ കണ്ട ഒരേ ഒരു കാര്യം എന്നത് ഇപ്പോൾ ഒരു വസ്ത്രം മാത്രമാകുന്നു. എനിക്കറിയില്ല പുരുഷനാണോ സ്ത്രീയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അവിടെ നിൽപ്പുണ്ടെന്ന് മാത്രം അറിയുന്നു. അവൾ വിശ്വസിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. മഹിളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഈ രോഗി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നെങ്കിൽ കൈയുയർത്തുക. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന കുട്ടി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇപ്പോൾ അത് സൗഖ്യമാക്കിയില്ല, അത് തിരിച്ചറിയുക മാത്രം ചെയ്തിരിക്കുന്നു. ആ പ്രവർത്തികളാണ് ദൈവസന്നിധ്യത്തിന്റെ വിശ്വാസത്തെ തിരിച്ചറിയിക്കുന്നതും അവന്റെ വചനം ജഡമായതുമാകുന്നു. ഈ സ്ത്രീയും ഒരു മഹത്തായ കാര്യം ആവശ്യപ്പെടുന്നു. അതൊരു കുട്ടിയല്ല, എന്നാൽ പരിശുദ്ധാത്മാഭിഷേകമാകുന്നു. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആ പുകവലി ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം നൽകും. പോയി അത് വഹിച്ചുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. എന്നാൽ അദ്ദേഹത്തിന് നെഞ്ചിൽ എന്തോ കുഴപ്പമുണ്ടായിട്ട് കഷ്ടപ്പെടുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റിയിരുന്നു. അതാണ് അതിനിടയാക്കിയത്. അദ്ദേഹം ഇവിടെ നിന്നല്ല, അദ്ദേഹം അർക്കൻസാസിൽ നിന്നാണ്. അദ്ദേഹം ഒരു പ്രാസംഗികനാകുന്നു. വീട്ടിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചുകൊള്ളുക. നോക്കൂ, ഞാനൊരിക്കലും ഈ മനുഷ്യന്റെ മുഖം കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ സ്ത്രീയെ അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവം അവളെ അറിയുന്നു. അവർക്കുള്ള കുഴപ്പം എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവൻ എന്നോട് വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുമോ? ഇത് വിശ്വാസത്തെ തിരിച്ചറിയിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമായിട്ട് എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുകയും ഇന്ന് രാത്രിയിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയത് അതായിരുന്നു. ഇത് ദൈവം തെളിയിക്കുന്നതാകുന്നു. ഇപ്പോൾ സുഖപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. ഇവിടെ നിൽക്കുന്ന ഈ മഹിളയെ എനിക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ, എനിക്കറിയില്ല. എന്നാൽ അവർ അറിയുന്ന ആരെയോ എനിക്കറിയാം, കാരണം അദ്ദേഹത്തെ എന്റെ മുമ്പിലായി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവർ ഒരു തലവേദനയാൽ കഷ്ടപ്പെടുന്നു. മഹിളയെ, അത് ശരിയല്ലേ? ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പെരിഗ്രീന്റെ സഹോദരിയാകുന്നു. അത് ശരി തന്നെ. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല. അത് ശരിയാകുന്നു. പെരിഗ്രീൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. പെരിഗ്രീൻ എവിടേക്കാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എത്രയധികം വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ യാതൊന്നും സംഭവിക്കാൻ കഴിയില്ല. നരച്ച മുടിയോടുകൂടി അവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കുന്ന ആ മഹിള, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ചിന്തിക്കുന്നതെന്ന് ദൈവത്തിന് എന്നോട് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്ഥാനത്തിൽ ഒരു മുഴയുണ്ട്. ദൈവത്തിന് നിങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, വിശ്വസിക്കുക. അപ്പോൾ അവർ എന്താണ് തൊട്ടത്? അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ട ആ സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. വേദപുസ്തകത്തിൽ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവൻ പറഞ്ഞു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അത് ശരിയല്ലേ? അവൻ ആ മഹാപുരോഹിതനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ അവനെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. ആ മെലിഞ്ഞ സ്ത്രീ കൈകൾ ഉയർത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവൾ എന്തോ തൊടുകയുണ്ടായി. അതെന്താണോ അതിവിടെയാകുന്നു. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൾക്ക് നെഞ്ചത്ത് കുഴപ്പങ്ങളുണ്ട്, അവൾക്ക് വയറ്റിലും കുഴപ്പങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. വിശ്വസിക്കുന്നവരാൽ എല്ലാം കഴിയും. അവിടെ ഏറ്റവും പിന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് രണ്ടാമത്തെ നിരയിലാകുന്നു. ആസ്മയുടെ രോഗത്താൽ അദ്ദേഹം കഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീമാൻ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾ അപേക്ഷിച്ചത് നിങ്ങൾക്ക് തരും. അവിടെ നരച്ച തലമുടിയോടുകൂടി ഒരു സ്ത്രീ എന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശരി. എങ്കിൽ ആ പിത്താശയ രോഗം നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ വിട്ടുമാറും. കട്ടിലിൽ കിടക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എന്നോട് നിങ്ങളുടെ കുഴപ്പത്തെ പറഞ്ഞാൽ നിങ്ങൾ അവനെ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ക്യാൻസർ രോഗം നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. എന്തുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് ആ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുന്നില്ല? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ദൈവം ആ വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നില്ലേ? എല്ലാവരും ഇവിടെ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ദൈവം ആ വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നുവെങ്കിൽ ഈ നിരയിലുള്ള എല്ലാവരും നിങ്ങളുടെ കൈകൾ മറ്റൊരാളുടെ മേൽ വെക്കുക. നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ മേലായി കൈവയ്ക്കുക. ആ മനുഷ്യൻ എഴുന്നേറ്റ് നിരയിൽ കൂടി ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും അധികം മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തിരിച്ചറിയുവീൻ. നിങ്ങൾ നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. സർവശക്തനായ ദൈവമേ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, നിന്റെ ശക്തി അയച്ച് ഈ ഒരു കൂട്ടം ജനങ്ങളെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.